ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരന്തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേത്. ഓം സമസ്ത ജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരിയോ. നമ്മൾ ശ്രീരാമഹൃദയത്തിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. വായിക്കുന്നതും പ്രഭാഷണവുമായിട്ട് നമുക്ക് വിശദമായിട്ട് പോകുന്നതുകൊണ്ട് ഒത്തുപോകുന്നില്ല, മനഃപ്രയാസം വിചാരിക്കേണ്ട. നമുക്ക് പഠിക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന അവസരത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് പഠിക്കുക എന്ന് വിചാരിക്കാം. അഞ്ജനാദനേനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മംഗളവാച പുനരവനോടുരച്ചെയ്തു. ഈ ഭാഗത്തെയാണ് ശരിക്കും ശ്രീരാമഹൃദയം എന്ന് സൂചിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ രാമായണ മഹാത്മ്യം ഇന്നലെ വായിച്ചപ്പോൾ ശ്രീരാമഹൃദയത്തിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഭഗവാൻ പറഞ്ഞുകൊടുക്കുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. പരമാത്മാവാകുന്ന ബിംബം ഇന്നലെ എവിടെ പ്രതിബിംബിക്കുമെന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പരമാത്മാവ് ഓരോ ജീവന്റെയും മനോബുദ്ധിയാദികളിൽ പ്രതിബിംബിക്കുമ്പോഴുണ്ടാകുന്നതാണ് ജീവഭാവം. എപ്പോഴാ പറഞ്ഞതെന്നും കൂടെ പറയാം. ചേതോ ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ചേതോ ദർപ്പണത്തിന്റെ. ദർപ്പണം പ്രതിബിംബത്തെ കാണിക്കുന്നതാണ്, നമുക്കൊക്കെ അറിയാം. ദർപ്പത്തെ വർദ്ധിപ്പിക്കുന്നതെന്നൊക്കെ സൂചിപ്പിക്കുകയും കൂടെ ചെയ്തു എന്നർത്ഥം അല്ലേ. അപ്പോൾ ബിംബം അതിന്റെ മുമ്പിൽ ചെന്നാൽ എന്ത് കാണും? അതിൽ ബിംബത്തേക്കാൾ ഭംഗിയുള്ളതായിട്ട് തോന്നുമോ പ്രതിബിംബം? മനുഷ്യൻ പോയി നിന്നാൽ കുരങ്ങിന്റെ രൂപം കാണുമോ? പിന്നെന്താ പ്രതിബിംബ ദർപ്പത്തിന്റെ പ്രത്യേകത? യാതൊന്നാണോ അതിന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ പ്രതിബിംബം ആണ് ദർപ്പത്തിന്റെ വലിയൊരു പ്രത്യേകത. അതിന് മിസ് വേൾഡ് എന്നോ സുന്ദരൻ നീ എന്നോ ഉള്ള പ്രത്യേകത ഒന്നുമില്ല. യാതൊന്നാണോ അതിന്റെ മുമ്പിൽ വരുന്നത് അതിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ഇതേപോലെ മനോബുദ്ധിയാദികളെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ശരിയായ പ്രതിബിംബം നമ്മുടെ ഉള്ളിൽ തെളിയും. ഇവിടെ സൂചിപ്പിക്കുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. ഈ പരമാത്മ ജീവാത്മ ഭാവം രണ്ടായിട്ട് കാണുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ പല ഉദാഹരണങ്ങൾ പറയാറുണ്ട് ശാസ്ത്രം. ഇനി ലക്ഷ്മണോപദേശത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ചില ഇതൊക്കെ കാണും. രണ്ടും പര്യായപദമാണ്. പര്യായപദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിനണിംസ്, ഒരേ അർത്ഥം വരുന്ന പല വാക്കുകളെയാണ് അതിനർത്ഥം. പങ്കജം, സരസിജം, താമരയുടെ പര്യായ വ്യത്യാസമല്ലോ ഉണ്ടോ? ഉദ്ദേശിക്കുന്ന ഒരേ താമര എന്ന് പറയുന്നത് പോലെ ഇവിടെ ബിംബവും പ്രതിബിംബവുമായിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നർത്ഥം. പ്രതിബിംബം പ്രതിഫലിപ്പിക്കുന്ന പ്രതലത്തിനനുസരിച്ച് മാറി മാറി വരും. പക്ഷെ അതൊന്നും ബിംബത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. പ്രതിബിംബത്തിന്റെ സ്വഭാവം പ്രതലത്തെ ആശ്രയിച്ച് മാറിയിരിക്കുന്നത്. പൊടി പിടിച്ചതും മോശമായതുമായ കണ്ണാടിയാണെങ്കിൽ പ്രതിബിംബം മോശമായി, അതുകൊണ്ട് ബിംബം മോശമായി എന്നർത്ഥമില്ല. മറ്റൊന്ന്, പ്രതിബിംബിക്കുന്ന പ്രതലങ്ങൾ ഇളകുമ്പോൾ പ്രതിബിംബം ഇളകുന്നത് പോലെ തോന്നും, പക്ഷെ അതൊന്നും ബിംബത്തെ ബാധിക്കയില്ല. ഇതൊക്കെ മനസ്സിലാക്കാണ്ട് ഈ ബിംബപ്രതിബിംബം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ താഴോട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഓരോരോ ജലാശയേ അല്ലേ. എത്രയോ പ്രതലങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ ഉള്ളതുപോലെ തോന്നും, പക്ഷെ ബിംബം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയില്ലേ, പല കണ്ണാടി വെച്ച് ബാർബർ ഷോപ്പിൽ, ആ സ്ത്രീകളധികം പോകാത്തതുകൊണ്ട് അറിയില്ല, ആ മുമ്പിലും പുറകിലുമായിട്ട് കണ്ണാടി വെക്കും, അപ്പൊ എത്ര ഇമേജ് കാണും? മുമ്പിലും പുറകിലും ഓരോ കണ്ണാടി വെച്ചാൽ എത്ര ഇമേജ് കാണും? ഇൻഫിനിറ്റ്, എണ്ണമില്ലാന്നർത്ഥം. രണ്ടൊന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രതിബിംബം ആദ്യം ഇതിൽ വരുന്നു, അത് പുറകിലത്തെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു, അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നു, ഇങ്ങനെ അനേകം. അതാണ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞത്, എണ്ണമില്ലാത്ത. പിന്നെ നിറയെ കണ്ണാടിയാണെങ്കിലോ? എത്ര പ്രതിബിംബമുണ്ടെന്ന്, പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ബിംബം എത്ര ഉണ്ട് നോക്കൂ, എത്ര സുന്ദരമായ. അപ്പോൾ ഭഗവാനാകുന്ന ബിംബം ഒന്ന് മാത്രം, പ്രതലങ്ങൾ എത്രയോ ഉണ്ട്, അതിനനുസരിച്ച് അത്രയും പ്രതിബിംബങ്ങളും. റിഫ്ലക്റ്റിംഗ് സർഫസസ് എത്രയുണ്ടോ അത്രയും എണ്ണം പ്രതിബിംബം കാണും. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രതിബിംബങ്ങളുടെ ക്വാളിറ്റി മാറും. പ്രതിബിംബങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ബിംബത്തിനെ അത് ബാധിക്കുന്നില്ല. ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം അല്ലെ, ആ പാത്രം ഒന്ന് ചെറുതായിട്ട് അണങ്ങിയാൽ പ്രതിബിംബം കുലുങ്ങുന്നു, ഷാറ്റേർഡ് ഇൻ ടു പീസസ്. പക്ഷെ സൂര്യൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഉറപ്പിക്കുക. ആ ഉദാഹരണത്തിന്റെ വലിയ ഉദാഹരണ, ഈ തത്വം സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. പരിചിൽ കാണുന്നത് ജീവാത്മാവറിയടോ, തേജോ രൂപിണിയാകും എന്നുടമായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു. ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താ സൂചിപ്പിക്കുന്നത്? മായയാകുന്ന വലിയ ഒരു കണ്ണാടിയിലാണ് പ്രതിഫലിക്കുന്നത്. അപ്പൊ വ്യഷ്ടി തലത്തിൽ നമ്മുടെ മനോബുദ്ധിയാദികളും സമഷ്ടി തലത്തിൽ മായയുമാണ് ഇതിനെ പ്രതിഫലിപ്പിക്കുന്നത്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ തലത്തിൽ, സമഷ്ടി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻഡിവിജ്വൽ ആൻഡ് ടോട്ടൽ കളക്റ്റീവായിട്ട് എല്ലാം കൂടെ ഇത് വരുമ്പോൾ മായയുടെ സൂചിപ്പിക്കുന്നു. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. സാക്ഷിയായുള്ള ബിംബം, നേരത്തെ സാക്ഷിയെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇതിനൊക്കെ കണ്ടിട്ട് ബിംബത്തിന് യാതൊരു ഇൻവോൾവ്മെന്റ് ഇതിനോടൊന്നും വരുന്നില്ല, അതിങ്ങനെ തന്നെ നിൽക്കുന്നു. ചില പ്രതിബിംബം മോശമായിട്ടിരിക്കുന്നു, ചിലത് അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. മിററിന് വല്ല പ്രത്യേകതയുണ്ടോ? ഈ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഡ്രസ്സിംഗ് മിറർ ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെയുള്ള റൂമിൽ എത്രയോ പെൺകുട്ടികൾ അവിടെ വന്നു ഡ്രസ് ചെയ്തു പോയി. ആ മിററിന് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതില്? എങ്കിലെന്താകുമായിരുന്നു അതിനകത്ത് നിറയെ? അതിന്റെ മുമ്പിൽ വരുന്നു, പ്രതിബിംബിക്കുന്നു, ബിംബോൾ മാറുന്നതോടുകൂടി പ്രതിബിംബം കഴിഞ്ഞു. നമ്മുടെ മനസ്സിലാണെങ്കിലോ, മനസ്സാകുന്ന കണ്ണാടിയിൽ എന്തൊക്കെയോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു, അതാണ് നേരത്തെ സൂചിപ്പിച്ച മാലിന്യം. അപ്പോൾ ഒരു കണ്ണാടിയെപ്പോലെ ശുദ്ധമാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല, അതേസമയത്തുള്ളതിനെ ഉള്ളതുപോലെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇതാണ് മഹാത്മാക്കളുടെ മനോബുദ്ധിയാദികളും നമ്മുടെയൊക്കെ മനോബുദ്ധിയാദികളുമായിട്ടുള്ള വ്യത്യാസം. ഒരുപാട് തത്വം അടങ്ങുന്ന ഉദാഹരണങ്ങളാണ്. ഓരോ ജലാശയങ്ങളിൽ ഈ മഹാകാശം, മഹാകാശം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ സ്പേസ്, പുറമേ കാണുന്ന ഈ ഇത് മുഴുവനും കൂടെ ചേർത്ത് അതിൽ പ്രതിഫലിക്കുന്ന പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ മേളിലുള്ള ആകാശം ഇതിൽ പ്രതിഫലിക്കുന്ന പോലെ തോന്നും. പക്ഷേ സാക്ഷാലുള്ള പരബ്രഹ്മം അതുപോലെയാണ്, സാക്ഷാൽ ഉള്ളത് പരബ്രഹ്മം സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുന്നു. ബാക്കി എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും അതിനെ ഇതൊന്നും പീഡനങ്ങൾ നടക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു, കുതികാൽ വെട്ട് നടക്കുന്നു, അതിനിടയ്ക്ക് ഇതൊക്കെ നടക്കുന്നു, ഇതൊക്കെ ആരുടെ ബിസിനസ്സാണ്? നിങ്ങളുടെയൊക്കെ ബിസിനസ്സാണ്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സൂര്യദേവന്റെ ഉദാഹരണം പഠിക്കൂ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന്റെ വെളിച്ചെല്ലാം ഇതിലൊക്കെ നടക്കുന്നു, പക്ഷേ ടോട്ടലി അൺഅഫക്റ്റഡ്. സൂര്യനാരായണൻ അങ്ങനെ ഇതിനെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ രാവിലെ സൂചിപ്പിച്ചു. പ്രജ്ഞാനം ബ്രഹ്മ, പിന്നെ അയം ആത്മാ ബ്രഹ്മ, തത്വമസി അഹം ബ്രഹ്മാസ്മി, നാല് മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷേണ ജ്ഞാനം ബ്രഹ്മ, നമ്മുടെ ഉള്ളിൽ പ്രകർഷേണ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അറിവായിട്ട് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്ഞാനമാണ് ബ്രഹ്മം, ആത്മാവ് ഭഗവാൻ. ഓരോന്നിനെ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു, ഈ അറിയിക്കുന്ന ബോധം ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്, അഥവാ ആ ബോധം തന്നെയാണ് അയം ആത്മാ ബ്രഹ്മ. ഇതെന്തിന്റെ സാന്നിധ്യത്തിലാണ്? ആത്മാവ്, എല്ലാ ശരീരങ്ങളിലും പ്രവർത്തിക്കുന്നത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ബ്രഹ്മ. അപ്പൊ എത്ര വാക്കുകൾ പറഞ്ഞു? പ്രജ്ഞാനം, ബ്രഹ്മ, ആത്മാ, ഇത് മൂന്ന് ശബ്ദങ്ങൾ അതിൽ വന്നു. ഇത് മൂന്നും ഒന്ന് തന്നെയായിട്ട് മനസ്സിലായില്ലേ? പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും പറഞ്ഞത് മൂന്നും ഒന്ന് തന്നെയാണ്. തത് ത്വം അസി, അത് നീ ആകുന്നു. ഏത്? പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും ഏതൊരു ചൈതന്യത്തെയാണ് വിശേഷിപ്പിച്ചത്? അത് ആരായി നീ? നമ്മൾ ഓരോരുത്തരും ഗുരുനാഥന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഓരോരുത്തരും, നമ്മളോട് ഓരോരുത്തരോടുമാണ് ശാസ്ത്രം പറയുന്നു തത് ത്വം അസി. പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന അതിനെ സൂചിപ്പിക്കുന്നു തത് എന്ന ശബ്ദം. ത്വം എന്ന ശബ്ദം നമ്മുടെ ഓരോരുത്തരെയും സൂചിപ്പിക്കുന്നു. തത് ത്വം അസി, അത് നീ ആകുന്നു. സ്പഷ്ടമായി ഇതാരാരോട് പറയുന്നു? ഗുരുനാഥൻ ശിഷ്യനോട് പറയുന്നു. ശിഷ്യൻ അത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ മനനം ചെയ്യുന്നു. ഗുരുനാഥൻ എന്നോട് പറ, അപ്പൊ ഗുരുനാഥന്റെ തത് എനിക്കും തതാണ്, പക്ഷെ ഗുരുനാഥന്റെ ത്വം എനിക്ക് അഹമാണ്. കുട്ടികളൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളെന്ത് മനസ്സിലാക്കും? ത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അഹം എന്നാണ് മനസ്സിലാക്കുന്നത്. നീ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ, ഓരോരുത്തരും ഞാൻ എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അപ്പൊ നമ്മളിവിടെ ഇരുന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആ ഞാൻ ഞാൻ എന്ന് മനസ്സിലാക്കുന്നില്ലേ? ആ ഞാനാണ് അഹം എന്ന്. ആ ഞാൻ ചിന്തയുടെ പരമമായ ഭാവത്തെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് സൂചിപ്പിക്കുന്നത്. എന്താ ഈ പരമമായ ഭാവം എന്ന് പറഞ്ഞത്? ഈ ശരീരമനോബുദ്ധിയാദികളോട് ചേർന്നിട്ട് ഞാൻ ഞാൻ ഞാൻ, എത്രയോ വർഷം മുമ്പ് ജനിച്ച ഒരു ഞാൻ, ഇന്നയാളുടെ ഭർത്താവായ ഞാൻ, അച്ഛനായ ഞാൻ, അപ്പൂപ്പനായ ഞാൻ, ഇങ്ങനെയൊക്കെ ഒരു ഞാനുണ്ട്. ആ ഞാനല്ല, പിന്നെ ഡിവോയിഡ് ഓഫ് ഓൾ ഉപാധീസ് അല്ലേ? ഈ പറഞ്ഞൊക്കെ ഓരോ ഉപാധികളും റോളുകളുമാണ്, അതിനെയൊക്കെ മൈനസ് ചെയ്യുന്ന. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ഞാൻ ശേഷിക്കും. ഏത്? ശുദ്ധ ചൈതന്യം, ശുദ്ധ ബോധം എന്റെ ഉള്ളിൽ. ഗജേന്ദ്രസ്തുതിയിൽ നമ്മൾ കണ്ടില്ലേ, സ്ത്രീയല്ല പുരുഷനല്ല, എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത്? ആ ബോധമാണ് ഞാൻ. ഇങ്ങനെ ആ ഞാൻ എന്ന് എന്തൊക്കെയാണോ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് അതിനെല്ലാം നിഷേധിക്കുന്നു. കാരണം ഇപ്പൊ നമ്മളോട് നിങ്ങൾ ആര് എന്ന് ചോദിച്ചാൽ എന്തോ ഒരു മറുപടി പറയും. ആര് എവിടെ വെച്ച് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും മറുപടി. ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളിനോട് പ്രേംകുമാർജി നിങ്ങൾ ആരാന്ന് ഇവിടെ വെച്ച് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? ഞാനാണ് ഇവിടുത്തെ, അല്ലെ ഇവിടെ ഇല്ലെങ്കിൽ മാനേജറായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു. പുറത്തിറങ്ങിയിട്ട് ഒരു ആരെങ്കിലും നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഉടനെ അത് പറയൂ. അപ്പൊ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കാലദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തെങ്ങാനും വന്നതെന്ന് ചോദിക്കുന്ന ആളാണെങ്കിൽ എന്ത് പറയും? പഴയ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളാണ്. അമ്പലത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോഴും ചോദിച്ചാൽ എന്ത് പറയും? ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനാണ്. ഭാര്യയുടെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലോ? അത് അവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ശാരദാകുമാരിയുടെ ഭർത്താവാണ് ഞാൻ. എന്റെ ഓഫീസിൽ വെച്ച് തന്നെയാണെങ്കിലോ?
എന്റെ സെക്ഷനിലെ ഓഫീസറാണ് ഞാൻ.
ഇതിലാരാണ് ശരിക്കുള്ള ഞാൻ? ആലോചിക്കൂ. അപ്പൊ ഞാൻ ആരാന്ന് ചിന്തിക്കുന്ന ഈ ഓരോ കാലത്തിനും ദേശത്തിനും അവസരത്തിനും അനുസരിച്ചുള്ള മറുപടിയല്ലേ നമ്മൾ പറയുന്നത്? ഇതെല്ലാം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലോ എന്ത് ശേഷിക്കും? ഇതിനെയൊക്കെ നിഷേധിക്കാൻ സഹായിക്കുന്ന ഉള്ളിലുള്ള നിത്യശുദ്ധ ബുദ്ധ മുക്ത ചൈതന്യം മാത്രം ശേഷിക്കും. അതാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന്. കാരണം പലർക്കും സംശയം ഉണ്ടാവാം, എന്താണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്നെങ്ങനെയാ പറയുക? അതേത് ഞാൻ തന്നെയാ ഉദ്ദേശിക്കുന്നത്? ശരീരവുമായിട്ടോ മനസ്സുമായിട്ടോ ബുദ്ധിയുമായിട്ടോ ബന്ധപ്പെടാത്ത ഒരു ഞാൻ ഉള്ളിലുണ്ട്. അതേതാ ഞാൻ? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. അല്ലെ, ഒരേ ശരീരത്തില് ബാല്യം യൗവനം കൗമാരം ഒക്കെ വന്ന് ഇപ്പം വാർദ്ധക്യത്തിലേക്ക് വന്നു. ഈ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞെങ്കിലും ഒന്ന് മാത്രം മാറിയിട്ടില്ല. എന്ത്? ഞാൻ. ഓർമ്മ വെച്ച കാലം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ, അല്ലെ? അതിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റമില്ല. അന്ന് ഞാൻ ഉദ്ദേശിച്ച ഒന്നും ഇതിലില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ശരീരത്തിലൊരംശവുമില്ല, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട്? മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഓരോ 7 കൊല്ലം കഴിയുമ്പോഴും പുതിയ സെല്ലുകളൊക്കെ ജനിച്ചു കഴിഞ്ഞു. അപ്പൊ അന്നത്തെ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ഇതില്? ഈ തടിയില്? മനസ്സിലോ അന്ന് കൊണ്ടു കടന്നിരുന്ന സങ്കല്പങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇപ്പോഴ്? ബുദ്ധിയിലോ അന്ന് വലിയ വിപ്ലവവും വിപ്ലവാരിഷ്ടവുമൊക്കെ ആയിട്ട് നടന്നു, പക്ഷെ ഇപ്പോഴോ? അപ്പൊ എന്തുണ്ട് പഴയതിലെ ബാക്കി? അഹം എന്ന ഒരു ചിന്ത മാത്രം. ഉള്ളിൽ ഈ അഹം എന്ന ചിന്തയെ ഉണർത്തുന്ന ഒരു ബോധമുണ്ട്, അതാണ് ശരിയായ അഹം, അതാണ് ബ്രഹ്മ അസ്മി എന്ന്.
തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം.
നേരത്തെ പറഞ്ഞു വേദാന്ത വാക്യാർത്ഥവേദ്യനാണ് ഭഗവാൻ. ഇതാണ് വേദാന്ത വാക്യാർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ മഹാവാക്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയണം?
തത്വമസി. That contains everything, sum and substance of the entire Vedanta philosophy. Tattvam asi.
നമ്മുടെ ശാസ്ത്രത്തിന്റെ മുഴുവൻ സന്ദേശവും അതിലടങ്ങിയിരിക്കുന്നു. നമുക്കൊരു സപ്താഹത്തിന് അത് മാത്രം മതി, ആ മഹാവാക്യം മാത്രം മതി. ഈ മഹാവാക്യം ഗുരു ഉപദേശിക്കുന്നു. ആദ്യം പറഞ്ഞത് രണ്ടും നിർദ്ദേശവാക്യങ്ങളാണ്. ഏതൊക്കെ? പ്രജ്ഞാനം ബ്രഹ്മായം ആത്മാ എന്ന് പറഞ്ഞത് രണ്ടും നിർദ്ദേശവാക്യങ്ങൾ. തത്വമസി ഉപദേശവാക്യം, അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി എന്ന് എവിടെയാ അറിയുന്നത്? ഉള്ളിലാണ് അറിയുന്നത്. ഗുരുനാഥനോട് പറയുന്നത് പോലെ തോന്നുമെങ്കിലും ആദ്യം ഉള്ളിലാണ് അറിയുന്നത്. അഹം ഉള്ളിലേക്ക് തിരിയുമ്പോൾ ആ ചൈതന്യ സ്വരൂപൻ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്
അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയും. അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ച അനുഭൂതി.
നന്നായിട്ടിങ്ങനെ ബാക്കിയുള്ള എല്ലാം ഡിസ്മിസ് ചെയ്ത് അല്ലെ, ഇതാണ് ധ്യാന പ്രക്രിയ കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഞാനിതല്ല, ഞാനതല്ല, ഞാനതല്ല എന്നിങ്ങനെ വിട്ടോളൂ. വെറുതെ കണ്ണടച്ചിട്ട്, കണ്ണടയ്ക്കണം നിർബന്ധമില്ല, പക്ഷെ കണ്ണടയ്ക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തിലേക്കെങ്കിലുമൊക്കെ ദൃഷ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? മനസ്സിനെ ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ചക്ഷു കണ്ണ്, കണ്ണിനെ റിവേഴ്സിലിടുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലേക്ക്. സാധാരണ കണ്ണെല്ലാം വെളിയിലേക്ക് പോകാനാണ് അല്ലേ. പരാങ്കിഖാനി വ്യതൃണ സ്വയംഭൂ, സ്വയംഭൂവായ ബ്രഹ്മാവ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരാങ് പശ്യതി, തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. പുറത്തുള്ളതിനെയൊക്കെ കാണാനാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. കണ്ണൊക്കെ എങ്ങനെയായിരിക്കുന്നത്? എല്ലാം വെളിയിലേക്ക്. അതുകൊണ്ട് വെളിയിലുള്ളതൊക്കെ കേൾക്കാനും കാണാനുമാണ് നമുക്ക് ഇഷ്ടം. ന അന്തരാത്മൻ, ഉപനിഷത് മന്ത്രമാണിത്. പിന്നെ ആർക്കായി സാധിക്കുക? കച്ചിദ്ധീരാ പ്രത്യേകാത്മാനം ഐച്ഛത്. എന്താണ് എന്റെ ഉള്ളിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിൻ്റെയോ സാന്നിധ്യത്തിലാണല്ലോ എന്റെ മനോബുദ്ധിയാദികൾ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? കേനേഷിതം പദതി, അല്ല ഇങ്ങനെയാണ് കേനോപനിഷത്ത് ആരംഭിക്കുന്നത്. കേന ഈഷിതം പദതി, ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് കണ്ണ് കാണുന്നത്, കാത് കേൾക്കുന്നത്, മനസ്സ് ചിന്തിക്കുന്നത്? യാതൊന്നിനെയാണോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്? എന്നാൽ യാതൊന്നുള്ളിലുള്ളതുകൊണ്ടാണോ കണ്ണിന് കാണാൻ കഴിയുന്നത്? അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിക്കോളൂ. യാതൊന്നിനെയാണോ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത്, എന്നാൽ യാതൊന്നുള്ളിലുള്ളതുകൊണ്ടാണോ കാതിന് കേൾക്കാൻ കഴിയുന്നത്? യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തത്, എന്നാൽ യാതൊന്നുള്ളിലുള്ളതുകൊണ്ടാണോ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ നോക്കിയുള്ളൂ. അപ്പൊ എവിടെ ചെന്നെത്തും? ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ എത്തും. ഇങ്ങനെ ഓരോന്നിനെയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ദിവസം കുറച്ച് സമയം അതിനുപയോഗിക്കൂ. കച്ചിദ്ധീരാഹ പ്രത്യേകാത്മാനമൈഷത് ആവൃത്ത ചക്ഷുഹു, എന്തിനു വേണ്ടിട്ട്? അമൃതത്വമിച്ഛൻ, ആ ഉള്ളിലുള്ള അമൃതത്വത്തെ കണ്ടറിയുന്നതിന്. അമൃതത്വം എന്നൊക്കെ പറയുമ്പോൾ ബാലാഴി കടഞ്ഞെടുത്ത ഒരമൃതാണ് ഞാനെന്നൊന്നും ഓർമ്മിക്കരുത്. പിന്നെ നമ്മുടെ മനസ്സാകുന്ന ബാലാഴി കടഞ്ഞെടുക്കുന്ന കിട്ടുന്ന അമൃതാണ് ദറ്റ് സെൻസ് ഓഫ് ഇമോർട്ടാലിറ്റി. ആ അമൃതത്വം ഉള്ളിലാണ് അറിഞ്ഞത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരായി? അമൃതാർക്കുള്ളതാണ്. അമരന്മാർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മരണമില്ലാത്തവരാകുന്നു. എന്തുകൊണ്ട്? ഇതുവരെ ഞാൻ ധരിച്ചിരുന്നത് മരണമുള്ള ശരീരമാണ് ഞാനെന്നാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, ഞാനുള്ളതുകൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് എന്ന് ബോധ്യമായി. നേരെ തിരിഞ്ഞു, ഇന്നലെ വരെയുള്ള ധാരണ നേരെ തിരിഞ്ഞു. എന്ത്, ശരീരം എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ശരീരത്തിൽ നിന്നും മനോജസിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒക്കെ അതീതമായ, അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന നിരപേക്ഷമായ അസ്തിത്വം, അൺകണ്ടീഷണൽ എക്സിസ്റ്റൻസ് മാത്രമാണ് ഞാനെന്ന് സ്വയം ഉള്ളിൽ അറിയാൻ കഴിയുന്നു. ഇതാണ് പരമമായ അവസ്ഥ. അത് ബോധിക്കുമ്പോഴത്തെ അനുഭൂതിയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് സൂചിപ്പിക്കുന്നത്. തത്വമസ്യാദിമഹാവാക്യാർത്ഥം കൊണ്ട് വെറുതെ ആ വാക്ക് കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ തത്വമസ്യാദി, ആദ്യം സൂചിപ്പിച്ചത് എന്താ? തത്വമസ്യാദി പോലുള്ള എന്ന് പറഞ്ഞ എന്തർത്ഥം? തത്വമസി അഹം ബ്രഹ്മാസ്മി എന്റെ കൂടെ സൂചിപ്പിച്ച രണ്ട് നിർദ്ദേശവാക്യങ്ങൾ. അപ്പൊ രണ്ട് നിർദ്ദേശവാക്യങ്ങൾ, ഒരു ഉപദേശവാക്യം, ഒരു അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം, ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ അനുഭവിച്ച് അറിയാൻ കഴിയണം. ഈ മഹാവാക്യങ്ങളെയാണ് അവിടെ സൂചിപ്പിച്ചത്. തത്വമസ്യാദി മഹാവാക്യം. ആ മഹാവാക്യം അറിഞ്ഞുകൊണ്ടായില്ല പിന്നെ മഹാവാക്യാർത്ഥത്തെ വിചാരം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കണം. അതിന് ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായ ഒരു ഗുരുനാഥന്റെ ഉപദേശം വേണം. ഡിക്ഷണറി എടുത്തിട്ട് തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും നോക്കിയാൽ ശരിയാവില്ല. അവിടെ തൊമ്മിന്റെയും അഹം ഒക്കെ അർത്ഥം നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കും. അപ്പൊ ത്വം എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ്, അഹം എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ഒരു ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഈ ത്വം തന്നെയാണ് അഹം എന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പോൾ അഹം ത്വം എന്നത് ഭേദബുദ്ധിയാണ്, രണ്ടും ഒരേ പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിഫലനം മാത്രമാണെന്നറിയുമ്പോൾ അഭേദമാകുന്നു എന്ന്. നേരത്തെ പറഞ്ഞില്ലേ അഭേദയായുള്ള ഒരു ഭക്തി, അത് വരണമെങ്കിൽ ഈ അഭേദമായ ഈ അവസ്ഥയെ ഉള്ളിൽ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുക. അവരൊറ്റ ലൈൻ കൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ചിന്തിക്കാം. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം. എങ്ങനെ? ആചാര്യകാരുണ്യത്താൽ. വരെ വാക്കുകൾ നോക്കൂ, എത്ര സുന്ദരമായ പ്രയോഗം. ഒരാചാര്യന്റെ കാരുണ്യം കൊണ്ടേ അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു ഗുരുനാഥനുള്ളവർക്ക് മാത്രമേ സത്യത്തെ അറിയാൻ സാധിക്കൂ. ആചാര്യവാൻ പുരുഷോ വേദ, ഇതാണ് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നത്. ഒരു ഗുരുനാഥനുള്ളവർക്ക് മാത്രമാണ് സത്യത്തെ അറിയാൻ കഴിയുക. നാരായണ നാരായണ. ഈ ലൈനൊന്നും ഒരിക്കലും മറക്കാതിരിക്കൂ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ആചാര്യന്റെ കാരുണ്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗുരു കൃപയെക്കുറിച്ച്. അപാര കൃപാസിന്ധുക്കളാണ് മഹാത്മാക്കൾ, ഗുരുക്കന്മാർ. സത്യത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മജ്ഞാനികളായ മഹാത്മാക്കൾക്ക് ഒന്നും ആവശ്യമില്ല. പിന്നെ അവർ ചെയ്യുന്ന മുഴുവൻ എന്തുകൊണ്ടാണ്? കാരുണ്യം കൊണ്ടാണ്. മദ്ഭക്തവനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ, എന്താ അവിടെ പദം? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പദം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? തത്വം. അക്ഷരത്തെറ്റുകൊണ്ടാണ് പദം എന്ന് എഴുതിയതെന്ന് തെറ്റിദ്ധരിക്കരുത്. നേ മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ, ഈ തത്വത്തെ അറിയുമ്പോൾ. അപ്പൊ ആർക്കാ ഈ തത്വത്തെ അറിയാൻ സാധിക്കുക? എന്താണ് കണ്ടീഷൻ? ഭക്തനായിരിക്കണം. മത്ഭക്തനായ ആദ്യം ഭക്തി വേണ്ടത്ര. നേരത്തെ പറഞ്ഞു, ഭക്തി ഉള്ളിൽ വളർന്ന് പാകമാകുമ്പോൾ മാത്രമേ ജ്ഞാനത്തിനുള്ള ദാഹം. ദേവി എന്താ ഭഗവാനോട് ചോദിച്ച വാചകം ഓർമ്മയുണ്ടോ? എങ്ങനെയാ ചോദിക്കുന്നതെന്ന് പറഞ്ഞ്? ആകാംക്ഷാപരവശചേതസാ ചോദിക്കുന്നു. ഈ ആകാംക്ഷ പാരവശ്യമുള്ള ഒരു ചേതസ് നമുക്കുണ്ടാവണം. തത്വത്തെ അറിയാനുള്ള ഒരു ജിജ്ഞാസ. അർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, നാല് കൂട്ടരെ ഭഗവാൻ ഗീതയിൽ സൂചിപ്പിച്ചു. അതിൽ ജിജ്ഞാസുവിനെ എടുത്ത് സൂചിപ്പിക്കുന്നു. ഭഗവത് തത്വം അറിയാനുള്ള താല്പര്യം. അങ്ങനെ ഭഗവാന്റെ തത്വം അറിയുമ്പോൾ, അതാണ് മദ്ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ. തിരിച്ചു മനസ്സിലാക്കണം, ഈ പദം അറിയണമെങ്കിൽ ആരായിരിക്കണം? മദ്ഭക്തനായിരിക്കണം. ഭഗവത് ഭക്തി പരമമായ ഭാവത്തിലെത്തുമ്പോൾ മാത്രമേ ജിജ്ഞാസ ഉണരുകയുള്ളൂ. അത് പരമമായ ഭാവത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പരമമായ ഭക്തനും പരമമായ ജ്ഞാനിനും, അതായത് പരമഭക്തനും പരമജ്ഞാനിയും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വേറെ യാതൊരു സംശയങ്ങളും പിന്നെ ഇല്ലാതെയാകുന്നു. ആർക്കാണ് പിന്നെ ഈ സംശയം ഉണ്ടാകുക? മദ്ഭക്തി വിമുഖന്മാർ. നിർദ്ദേശവാക്യം രണ്ടെണ്ണം, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. നിർദ്ദേശവാക്യം, ഉപദേശവാക്യം തത്വമസി, അനുഭവവാക്യം അഹം ബ്രഹ്മ അസ്മി. അപ്പോൾ ഭഗവത് തത്വം അറിയാനുള്ള വഴി മഹാവാക്യാർത്ഥ വിചാരം ചെയ്യണം, അതിന് ഗുരുകാരുണ്യമുണ്ടാവണം. ആ ഗുരുകാരുണ്യം കൊണ്ട് അർത്ഥവിചാരം ചെയ്ത് ഭഗവത് തത്വത്തെ അറിയണം. ആരെ? മദ്ഭക്തൻ. അതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞ് പറയുന്നു, മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. അവര് പിന്നെ ഭഗവാനെ അറിയലില്ല എന്നർത്ഥം. അറിയുക എന്ന് പറയുമ്പോൾ എന്താ സൂചിപ്പിക്കുക? ഞാൻ ജനാർദ്ദനൻ ചേട്ടനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു ഞാനുണ്ട്, അറിയപ്പെടുന്ന അദ്ദേഹമുണ്ട്, ഞങ്ങൾ തമ്മിൽ അറിവ് എന്നൊരു ബന്ധവുമുണ്ട്. ഇതിനെയാണ് ശാസ്ത്രത്തിൽ ത്രിപുടി എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രപഞ്ച അനുഭവങ്ങളിൽ മുഴുവൻ ഈ ത്രിപുടിയുണ്ട്. ആലോചിച്ചു നോക്കുകയുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന ഭാര്യ, അപ്പൊ സ്നേഹിക്കുന്ന ഞാനുണ്ട്, സ്നേഹിക്കപ്പെടുന്ന ഭാര്യയുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിലും സ്നേഹമുണ്ട്. ത്രിപുടി പ്രപഞ്ചത്തിലുള്ള ഏത് അനുഭവം നോക്കിക്കോളൂ, അവിടെ അനുഭവിക്കുന്ന ഞാനും അനുഭവിക്കപ്പെടുന്ന മറ്റെന്നോ പിന്നെ അനുഭവം എന്ന ബന്ധവും. ഈ ത്രിപുടി അവസാനിക്കുന്നത് എവിടെയാണ്? അതുതന്നെയാണ് ഇത് എന്നറിയുന്നു. നന്നായിട്ട് ചിന്തിച്ച് ഉറപ്പിക്കൂ. ഈ ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ തോന്നി ഇതൊക്കെ സാധ്യമാണോ, വെറുതെ പറയലല്ലേ? അല്ല, ശാസ്ത്രം ഉറപ്പിച്ച് പറയുന്നു. എന്താ ഭഗവാൻ പറഞ്ഞത്? മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. അവിടെ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞോ? നിങ്ങളൊക്കെ ബ്രാഹ്മണരായിരിക്കണം, അല്ലെങ്കിൽ നായരും നമ്പൂരിയായിരിക്കണം, അല്ലെങ്കിൽ ഗുരുവായൂർ മാത്രം ജനിച്ചവർക്ക് മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് വാർഷാരതി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർക്കാണ്, എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കൂ. ടോട്ടലി അൺകണ്ടീഷണൽ പ്രോമിസാണ് ഭഗവാൻ തരുന്നത്. ഇങ്ങനെ തന്നെ ഉറപ്പിക്കൂ. ആർക്കാണോ ഇത് സാധിക്കുന്നത്, നമ്മൾ ഭഗവത്ഗീതയിൽ എപ്പോഴും പറയില്ലേ, യഹ എന്ന യൂണിവേഴ്സൽ പ്രൊനൗൺ, സാർവജനീനവും സാർവകാലികവും സാർവലൗകികവുമായ പ്രയോഗമാണ് ഭഗവാന്റെ ഗീതയിലെ യഹ. ഇവിടെ ആകെ പറഞ്ഞത് എന്താണ്? ഭക്തനായിരിക്കണം, ശിഷ്യനായിരിക്കണം, ഗുരുവിന്റെ വാക്യങ്ങളെ വിചാരം ചെയ്ത് ഉറപ്പിക്കാൻ കഴിയണം, വേറെ ഒന്നും ആവശ്യമില്ല. ചണ്ഡാലോസ്തു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ആചാര്യസ്വാമികളുടെ മനീഷാ പുഞ്ചകം. ഈ തത്വം ബോധിച്ചത് ആരാവട്ടെ? ചണ്ഡാലോസ്തു ദ്വിജോസ്തു, ചണ്ഡാലനാവട്ടെ ബ്രാഹ്മണനാവട്ടെ സദു, ആ ആളാണ് ശരിയായ ഗുരുനാഥൻ. ഏഷാ മനീഷാ മമ. ഇവിടെ വേറെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഒരു തരത്തിലും ഇതിനെ ആർക്കും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല, ആർക്കും നിഷേധിച്ചിട്ടില്ല. ഉറപ്പിച്ചു വെക്കൂ എന്നർത്ഥം. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഏത്, ഞങ്ങൾക്ക് മാത്രമാണ് ഇത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നോ, അല്ല ഞങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ട് എന്നോ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവരൊക്കെ മൂഢസ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കൂ. യേ യഥാ മാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. ഗീതയിൽ ഉറപ്പ് പറയുന്നു ഭഗവാൻ. യഹ, ഏ, ആർക്കാണ് ഇത് സാധിക്കുന്നത്?
അവർക്കൊക്കെ എന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അഗ്നിയുടെ ചൂട് എങ്ങനെയാ അറിയാൻ സാധിക്കുക? അഗ്നിയിൽ നിന്ന് വളരെ മാറിയിരിക്കുന്നവർക്കാണോ അഗ്നിയുടെ അടുത്തേക്ക് വരുന്നവർക്കാണോ? അപ്പൊ അഗ്നിയുടെ അടുത്തേക്ക് വന്നവർക്ക് ചൂട് കിട്ടി, മാറി നിന്ന് എനിക്ക് ചൂട് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹമില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നത്. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് വളരെ അടുത്ത പ്രിയമാണ്. ഈ വാക്ക് ഭഗവാൻ 12 അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, 13 ശ്ലോകം മുതല്. യോ മദ്ഭക്ത സമേ പ്രിയ. ഹേ, ഭഗവാൻ പ്രിയമൊന്നുമില്ല, അപ്രിയമില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഇതാണ് ആ അഗ്നിയോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഇവരെയൊക്കെ പ്രിയമാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരാണോ എന്റെ അടുത്തേക്ക് വരുന്നത് അവർക്കെന്റെ ചൂട് കിട്ടുന്നു എന്നതുപോലെ ഗുരുദാസൻ പറഞ്ഞു തന്ന മറുപടിയാണ്. അതുപോലെ ഭഗവാൻ പ്രിയം എന്ന് പറഞ്ഞത് ആ മറ്റു തരത്തിലുള്ള പ്രിയമൊന്നുമല്ല. പിന്നെ 70 കിലോ സ്വർണം എനിക്ക് തുലാഭാരമായിട്ട് സമർപ്പിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് അയാളോടൊരു പ്രത്യേക പ്രിയം. ആ പ്രിയമല്ല ഭഗവാൻ ഇവിടെ ഇതിൽ ഉപയോഗിച്ചത്. ഏ യഥാ മാം പ്രപദ്യന്തി. നാരായണ മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ ഭഗവത് തത്വത്തെയാണ് ഉൾക്കൊള്ളേണ്ടത്, അറിയേണ്ടത്. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇന്നലെ നമ്മൾ പറഞ്ഞു പലപ്പോഴും ഭഗവാന്റെ ഈ എന്താ പറയുക പ്രോമിസ്, വാഗ്ദാനം നമുക്ക് കാണാൻ കഴിയും. എന്ത്? ഇല്ല സംശയം, ദ ബെസ്റ്റ് ഗ്യാരണ്ടി പോസിബിൾ, ഉറപ്പിച്ച് പറയാണ് ഇത് സാധിക്കും, സംശയമേ ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് പലപ്പോഴും ഇപ്പോഴും സംശയമാണ്. സംശയാത്മാവിനശ്യതി എന്നൊക്കെ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഗീതയിൽ. ഈ ഡൗട്ടിംഗ് തോമസ് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരുണ്ടല്ലോ, അവർക്കെന്താ പറഞ്ഞിരിക്കുന്നത്? വിനശ്യതി എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? അവരുടെ കാര്യം പോക്ക് തന്നെ എന്നുള്ള നമ്മുടെ സാധാരണ ഫ്രേസ് പറയാനല്ല. പിന്നെ അവർക്കൊരിക്കലും ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട പരമമായ ലക്ഷ്യം അവർക്ക് മിസ് ചെയ്യുന്നു. മദ്ഭാവം പ്രാപിച്ചിടും. അപ്പോൾ ഭഗവത് തത്വത്തെ അറിഞ്ഞവരൊക്കെ ആരായിത്തീരുന്നു? ഭഗവത് സ്വരൂപികളാകുന്നു. ആ സ്വരൂപം തന്നെയാ, അതാണ് രാവിലെ സൂചിപ്പിച്ച ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്, ഒരു നേരം വിശേഷപ്പെട്ട വിത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതൊന്നുമല്ല. ബ്രഹ്മവിദ്, ബ്രഹ്മത്തെ അറിഞ്ഞവൻ. ബ്രഹ്മൈവ, ബ്രഹ്മം ഏവ, ബ്രഹ്മം തന്നെയായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഞാൻ ഭഗവാനെ അറിയുന്നു എന്ന പ്രസ്താവന പാരമാർത്ഥിക തലത്തിൽ ശരിയല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അല്ലെ, ഇനിയിപ്പോ ലക്ഷണോപദേശമൊക്കെ വരുമ്പോൾ നമ്മൾ കാണും ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദികളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദൃശ്യം നമ്മൾ അറിയുന്നത് പ്രത്യേകമായിട്ടാണ്, അതുപോലെ നമ്മൾ അറിയുന്ന ഒന്നല്ല, അഥവാ നമ്മളാ ബോധത്താൽ അറിയപ്പെടുന്ന ഒന്നല്ല ഭഗവാൻ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, ഓരോ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങനെ നമ്മൾ ധരിക്കുമ്പോൾ അതൊക്കെ ആവാം തുടക്കത്തില് വേണം, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ ഭാവത്തിലേക്ക് വരണം. ഭഗവത് തത്വത്തെ അറിയുന്നവൻ ഭഗവത് ഭാവത്തെ പ്രാപിക്കുന്നു. ത്യക്ത്വാ ദേഹം പുനർജന്മാന ഏതി മാം ഏതി. ഉറപ്പായിട്ട് പറയുന്നു, അവര് പിന്നെ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല, പിന്നെ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ എന്താണ്? ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ എന്നർത്ഥം. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇനി ഗീതയിൽ അത് എടുക്കുമ്പോൾ മറന്നുപോയെന്ന് പറയരുത്, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മാം ഏതി എന്ന് പറഞ്ഞ അതിന്റെ അതേ ഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഭക്തന്മാർക്ക് ഇത് സാധിക്കുമെങ്കിൽ
ഭക്തിയില്ലാത്തവരുടെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കണ്ടേ? അതാണ് ഭഗവാൻ പറയുന്നു, മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർ തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. കുറെ ശാസ്ത്രജ്ഞാനമൊക്കെ നേടി, കുറച്ച് സംസ്കൃത വാക്കുകളൊക്കെ പറയാൻ പഠിച്ചു, അല്ലെങ്കിൽ അല്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായിട്ട് പറയാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭക്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു അല്ലെ. എവിടെങ്കിലുമൊക്കെ തർക്കിക്കാൻ വകയുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തന്റെ പാണ്ഡിത്യത്തെ വെളിവാക്കാനായിരിക്കും പിന്നെ അവരുടെ ശ്രദ്ധ. ഭഗവാനെക്കുറിച്ചറിയാനോ ഭക്തിയുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനോ ആയിരിക്കില്ല. ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല. എന്തൊക്കെ സിദ്ധിക്കയില്ല? തത്വജ്ഞാനവും കൈവല്യവും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് രണ്ടും രണ്ടായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. തത്വജ്ഞാനം വേറെ, കൈവല്യം വേറെ, അങ്ങനെയല്ല എന്നർത്ഥം. പിന്നെ തത്വജ്ഞാനപ്രാപ്തിയിലാണ് കേവലഭാവമാകുന്ന കൈവല്യം വരുന്നതെന്ന് മനസ്സിലായില്ല. എന്താ ഈ കേവലഭാവം എന്ന് പറഞ്ഞത്? കേവലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കേവലം 10 വയസ്സുള്ള കണ്ടിട്ടില്ലേ? അപ്പൊ കേവലം എന്ന് പറഞ്ഞാൽ മാത്രം, അത് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് കേവലം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരിയായിട്ടുള്ള ഭാവം എന്തായിട്ടാണ് അറിയേണ്ടപ്പോൾ? ആത്മഭാവമാണ് ശരിയായ ഭാവം. അപ്പോൾ ഞാൻ ഈ ചൈതന്യം മാത്രമാണ് എന്ന അറിവ് നേരത്തെ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഭാര്യയുടെ അടുത്ത് ഞാൻ ഭർത്താവാണ്, അമ്മയുടെ അടുത്ത് ഞാൻ മകനാണ്, മകന്റെ അടുത്ത് ഞാൻ അച്ഛനാണ്, പേരക്കുട്ടിയുടെ അടുത്ത് മുത്തശ്ശനാണ്, ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ഓഫീസറാണ്. ഇതിനെയെല്ലാം മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തിത്വമില്ലേ? അതിലേക്ക് മടങ്ങൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഭാവം അതുമാത്രമാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കുമെന്ന് ആലോചിച്ചു. ഞാൻ ഭർത്താവ് മാത്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ ആ ഇട്ടേക്കുവോ? കഴിഞ്ഞു അതോടുകൂടി അമ്മയും മകനുമായിട്ടുള്ള ബന്ധം. എന്നാ ഇനി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ അമ്മയുടെ മകൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാലോ കുടുംബകലഹമായി, പിന്നെ വീട്ടിലോട്ട് തിരിച്ച് കയറണ്ട. അപ്പൊ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു റോൾ ഞാൻ അതാണ്, അത് മാത്രമാണെന്ന് പറയാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഭാര്യയാണ്, ഭാര്യ മാത്രമാണ്. ഞാൻ ഭർത്താവാണ്, ഭർത്താവ് മാത്രമാണ്. പ്രപഞ്ചത്തിൽ നമുക്കുള്ള ലോകത്തിലെ അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു റോൾ നമുക്കതാണെന്ന് മാത്രമായിട്ട് പറയാൻ കഴിയുമെന്ന് ആലോചിക്കും. ഞാൻ അതാണ്, അത് മാത്രമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ അവസ്ഥയിലാണ് ഏത്? അഹം ബ്രഹ്മ അസ്മി, ഞാൻ ആ പരമാത്മ ചൈതന്യം. അവിടെയാണ് മാത്രം എന്നുള്ളതിന്റെ പ്രസക്തി, അവിടെയാണ് കേവലം എന്നുള്ള വാക്കിന്റെ പ്രസക്തി. അതിനെയാണ് കൈവല്യം എന്ന് സൂചിപ്പിക്കുന്നത്. കൈവല്യം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന മുക്തി, മോക്ഷം, അതിനെയാണ് കൈവല്യം. അല്ല, തത്വജ്ഞാനവും കൈവല്യവും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് ധരിക്കാതിരിക്കുന്ന തത്വജ്ഞാനപ്രാപ്തി തന്നെയാണ് കൈവല്യം. ഇപ്പൊ കൈവല്യം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്താണ് കേവലഭാവം, കൈവല്യം? ഇതൊക്കെ കുറിച്ചിട്ട് അതുപോലെ അങ്ങോട്ട് ഒന്ന് വിഴുങ്ങൂ. നാളെ യാതൊരു സംശയമില്ലാതെ ഇങ്ങനെ പറയാൻ കഴിയണം. കേവലഭാവം, കൈവല്യം പറഞ്ഞുകൊണ്ട് നടന്നോളൂ കുറച്ച്. എന്തിനാ ഇനി ഈ സിനിമാ പാട്ടൊക്കെ മൂളിക്കൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കൂ. കേവലഭാവം, കൈവല്യം, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഇപ്പൊ തത്വജ്ഞാനപ്രാപ്തിയോടെ കേവലഭാവത്തിലെത്താൻ കഴിയുന്നത് ആർക്കാണ്? ഭക്തന്മാർക്ക് മാത്രമാണ്. ഭക്തിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കൂ. പരമാത്മാവാമ ഹൃദയം, പരമാത്മാവായ എന്റെ ഹൃദയം. എന്താണ് അവിടെ രാമഹൃദയം എന്നുള്ള ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമാത്മാവാമ ഹൃദയം രഹസ്യം, രഹസ്യം എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായ്മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. എന്തുകൊണ്ട്? ഭക്തിയില്ലാത്തവർക്കിത് കേട്ടാൽ വെറുതെ പരിഹാസമായിട്ട് മാത്രമേ പിന്നെ ഇങ്ങനെയൊക്കെ ആര് പറഞ്ഞു ചുമ്മാ വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനിടയാകും. ഈ ആടിനെ പട്ടിയാക്കിയ കഥ പോലെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കും തോന്നും ഇതിലേതാ ശരി. അങ്ങോരിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെയും പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് സംസാരിക്കാതെ ഇരിക്കുന്നത് അല്ലെ. ഇനി അങ്ങോട്ട് വരുന്നിടത്ത് കാണാം. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം. എന്താ അവിടെ ദുർജന സംസർഗം സൂചിപ്പിച്ചത്? കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒന്നും അല്ല അവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഇതിൽ നിന്ന് നമ്മളെ വിമുഖരാക്കത്തക്കവണ്ണം സദാസമയവും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് അവിടെ. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. പ്രാകൃത ജനങ്ങളുമായിട്ട് വസിച്ചാൽ എന്ത് പറ്റും? ഒട്ടും. അത് തന്നെ അപകടം. എന്തുകൊണ്ട്? അവർക്ക് എപ്പോഴും പ്രകൃതിജന്യങ്ങളായ കുറെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരിക്കും താല്പര്യം. അതാ പ്രാകൃത ജനങ്ങളെന്ന് സൂചിപ്പിച്ചതാണ്. പ്രകൃതിയാൽ നയിക്കപ്പെടുന്നവർ, അല്ലാതെ അപരിഷ്കൃതർ എന്നൊരർത്ഥമില്ല പ്രാകൃത ജനങ്ങൾ എന്ന് പറയുന്നിടത്ത്. നമ്മൾ സാധാരണ മലയാളം വാക്കിലാണത് സൂചിപ്പിക്കുക. ശാസ്ത്രത്തിൽ പ്രാകൃത ജനങ്ങൾക്കും പറയുമ്പോൾ പ്രകൃതി ഗുണങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്നവർ, പ്രകൃതി അവരിലുള്ള സഹജ വാസനകളെ കൊണ്ട് മാത്രം നയിക്കപ്പെടുന്നവർ, വിവേകശക്തിയെ അല്പം പോലും ഉപയോഗപ്പെടുത്താത്തവർ എന്നൊക്കെയാണ് അർത്ഥം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരന്മാരായി ഒക്കെ വരുന്നുണ്ട്. സൂചിപ്പിച്ചത് നമ്മുടെ വ്യവഹാരങ്ങളെയെല്ലാം ഇതിനനുസരിച്ച് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. സദാസമയം ഈ ലൗകിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്ന സുഹൃത്തുക്കളെയൊക്കെ ബോധപൂർവം ഒഴിവാക്കേണ്ടതായിട്ട് വരും. അഥവാ ശ്രദ്ധിക്കാതിരുന്നാൽ അവർ തനിയെ ഒഴിവായിക്കോളും. അങ്ങനെ ശ്രദ്ധിച്ചാലും മതി. പഴയ പോലെ വീട്ടിൽ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രാമായണം കയ്യിലെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് കർക്കിടമാസം 31-ാം തീയതി കൊണ്ട് മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞത്. രാമായണമോ ഭഗവത്ഗീതയോ പ്രബുദ്ധ കേരളമോ മാതൃവാണിയോ ഒക്കെ ടീപ്പോയിൽ കാണണം. അപ്പൊ അവർ വന്നിരുന്ന് ചപ്പടാച്ചി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ യജ്ഞപ്രസാദങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും അവർ, അതെ ഏതെങ്കിലും ഒക്കെ ഒന്ന് ടീപ്പോയെ വെച്ചാൽ അവർ ചപ്പടാച്ചി തുടങ്ങുമ്പോൾ നമ്മൾ വയ്യവരണം എടുത്തിട്ട് അപ്പൊ അവർക്ക് മനസ്സിലാവും പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അപ്പൊ നമ്മളവരെ ഉപേക്ഷിക്കണ്ട, പിന്നെ അടുത്ത വീട്ടിൽ ചെന്ന് പറയും ഒരു രക്ഷയില്ല. തവണത്തെ രാമായണ സിദ്ധാന്തത്തിന് അവരിൽ പോയത് വലിയ കുഴപ്പമായി, ഒരു രക്ഷയില്ല. ഇത് ബോധപൂർവം നമ്മൾ ചെയ്യണം. അതൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഭക്തിയില്ലാത്തവരോട് ഇതൊരിക്കലും പറയരുത്. പരമമുപദേശമില്ലിതിൻമീതേ ഒന്നും. ഇതിനപ്പുറമായിട്ടൊരു ഉപദേശം തരാൻ ആർക്കുമില്ല. എന്താ ഈ നിർദ്ദേശ ഉപദേശം തമ്മിലുള്ള വ്യത്യാസം? ഉപദേശം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നു, നിർദ്ദേശം നിർദ്ദേശിക്കുന്നു, ചെയ്യണമെന്ന് പറയുന്നതാണ്. നിർദ്ദേശം എന്ന് പറയുന്ന പ്രസ്താവനകൾ മാത്രമാണ്, ഉപദേശം എന്ന് പറയുന്നതാണ് നിർബന്ധമായിട്ടും അനുസരിക്കേണ്ടത്. അതാണ് വ്യത്യാസം. ഉപദേശം അനുസരിക്കണോ വേണ്ടായോ എന്നുള്ള ചോയ്സ് ഇല്ല. നിർദ്ദേശം വേണമെങ്കിൽ അനുസരിക്കാം, അല്ലെങ്കിൽ അവഗണിക്കാം. ഗുരു ഉപദേശം എന്ന് പറഞ്ഞാൽ അത് ഉപദേശം നിർബന്ധമായും അനുസരിക്കാനുള്ളതാണ് ഉപദേശം. മറ്റേത് പ്രസ്താവനകളാണ്. വേണമെങ്കിൽ ഗുരു നിർദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടത് തന്നെയായിരിക്കും, പക്ഷേ ഉപദേശവും നിർദ്ദേശവുമായിട്ട് തട്ടിക്കുമ്പോൾ ഉപദേശം നിർബന്ധമായിട്ടും അനുസരിച്ചിരിക്കണം, പിന്തുടരണം, ചിന്തിക്കണം. ഉപദേശത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ പരമമുപദേശമില്ലിതിൻമീതേ ഒന്നും. ഇതിനപ്പുറമായിട്ടൊരു ഉപദേശം ഇനിയും തരാൻ ആർക്കും സാധ്യമല്ല.
അബ്സല്യൂട്ട് എന്ന് പറയുന്ന അതേ ഭാഷയിൽ ഭഗവാൻ പറയുകയാണ്, പരമമായ ഉപദേശം ഇതാണ്.
പിന്നെ അതിന്റെ ഗുണമൊക്കെയാണ് പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദീകരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ ഫലശ്രുതിയൊക്കെ സൂചിപ്പിച്ചു. പിന്നെ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഒരു മൂന്ന് വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം, സമയം കൂടുതൽ അതിനെടുക്കുന്നില്ല. കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. എന്താ കിംക്ഷണന്മാർ എന്ന് പറഞ്ഞാൽ? അല്പസമയം സാരമില്ല എന്ന് വിചാരിക്കുന്നവർ, അവർക്ക് ഒരിക്കലും വിദ്യയുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെങ്കിലും പോകാനൊക്കെ തയ്യാറായി, ഒരുങ്ങി ഡ്രോയിങ് റൂമിൽ വന്നിരുന്നു, കൂടെ വരണ്ടയാൾ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലും ഒക്കെ ആകാം, അവരപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു, ഇല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നു, പത്ത് മിനിറ്റ് മുൻവശത്തിരിക്കേണ്ടതായിട്ട് വന്നാൽ ഓ പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ, അതെന്തിനാ വെറുതെ ഇരിക്കാം എന്ന് വിചാരിക്കരുത്. ആ പത്ത് മിനിറ്റ് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ഒരു പ്രബുദ്ധ കേരളമോ ഒരു മാതൃവാണിയോ ഒരു തപോവൻ പ്രസാദമോ ഒക്കെ എടുത്തിട്ട് ആ പത്ത് മിനിറ്റ് സമയം അവിടെ ഇരുന്ന് വായിച്ചുള്ളൂ. അപ്പൊ സമയത്തിന്റെ ഒരു ചെറിയ അംശം സാരമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും വിദ്യ ഉണ്ടാവുകയില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് അന്ന് എടുത്തു സൂചിപ്പിച്ചത്. കിങ്കണന്മാരായിട്ടുള്ളവർക്ക് അർത്ഥവുമുണ്ടായി വരാ. കിങ്കണന്മാര്, കിങ്കണന്മാരെന്ന് പറഞ്ഞാല് ഓ പത്ത് രൂപയല്ലേ ഉള്ളൂ, ഇതിപ്പോ അത് വെച്ചിട്ട് എന്താ കാര്യം? തൊണ്ണൂറുള്ളവർക്കാണെങ്കിൽ പത്തുകൂടെ ഉണ്ടെങ്കിൽ നൂറ് തികയ്ക്കാം, അഞ്ചു രൂപ കൈവച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പത്ത് രൂപ കിട്ടിട്ട് അത് നമുക്ക് അടിച്ചു. ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരിക്കലും തൊണ്ണൂറിലെത്താൻ കഴിയില്ല. അപ്പൊ ധനത്തിന്റെ ഒരു ചെറിയ അംശത്തെ സംസാരമാക്കി തള്ളുന്നവർക്ക് ഒരിക്കലും ധനവാനാകാൻ കഴിയുകയില്ല. പിന്നെയോ, കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ഇർണം, ഓ അപ്പൊ അറിഞ്ഞ 500 രൂപ എന്ന് വാങ്ങിച്ചത് അത് വെറുതെ അല്ലല്ലോ തന്നത്, ഞാൻ ചോദിച്ചിട്ടില്ലേ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ കടം വീട്ടാതിരിക്കുക, 500 രൂപയുടെ കാര്യമല്ല, അവർക്കിപ്പോ നല്ല സൗകര്യമുണ്ടാവും. ഇപ്പൊ ഞാൻ 500 രൂപ കൊടുത്തില്ലെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ മനസ്സിങ്ങനെയുള്ള ചില ലെയിം എക്സ്ക്യൂസുകളൊക്കെ കണ്ടുപിടിക്കും എന്നർത്ഥം. അങ്ങനെ ചെറിയ കടമാണെങ്കിൽ പോലും, അത് കടം ക്യാഷ് കൊണ്ട് മാത്രമല്ല പിന്നെ അല്ലാതെയൊക്കെ ആവാം. ഒന്നുമില്ല, ഒരാൾ നമുക്കൊരു സൗകര്യം ചെയ്തു തന്നാൽ തിരിച്ചു തന്ന അതിനൊരു വലിയ സൗകര്യമായത് കേട്ടോ, വലിയ ഉപകാരം. താങ്ക്സ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല അല്ലെ, പൊള്ളയായ താങ്ക്സ് പറയുന്നതിനേക്കാൾ ഭേദമാണ്. ആ വളരെ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അത്രയും ചെയ്തു. ഇത് പറയാതിരിക്കുന്നതും ഈ ഇതിന്റെ പരിധിയിൽ വരും എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. പൊതുവേ നമുക്കൊരു ഒരു സൗജന്യം സഹായം എന്നുള്ള വാക്കൊക്കെ വിട്ടോളൂ. നമ്മളൊരു പരിഗണന ഒരാൾ കാണിച്ചാൽ തിരിച്ചതിനൊരു നല്ല വാക്ക് പറയാൻ പൊതുവേ മടിയുള്ളവരാണ് ഇന്ത്യക്കാര്, അതിൽ പ്രത്യേകിച്ച് മലയാളി. ഒരു നല്ല വാക്ക് പറയാൻ വലിയ, എന്നാച്ച് വേണ്ടാത്ത വാക്ക് പറയാൻ നല്ല മിടുക്കുമായിരിക്കും എന്നർത്ഥം. ഇപ്പൊ കിംഋണന്മാർക്ക് എന്ന് സൂചിപ്പിച്ചത് കടത്തിന്റെ ഒരു ചെറിയ അംശം എന്ന് മാത്രം, ആ ഈ തരത്തിലുള്ള കടമൊക്കെ അതിൽ വരും. നമുക്കൊരാളിൽ നിന്ന് ഇർണം, ഇർണം എന്ന് പറഞ്ഞാല് പണം എന്ന് മാത്രമല്ല അർത്ഥം, അല്ലെ? കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയില്ലേ, ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ആ കടം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് അല്ലെ. ഒരാളിൽ നിന്നൊരു സൗകര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ അക്നോളജ് ചെയ്യാന്ന്, അത് വേണം നമുക്ക്. പിന്നെ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴും പൊതുവെ പറയാറുള്ള ഒരു വാചകം, സ്വീകരിച്ചയാൾ റെസിപ്പിയന്റ് അതൊരിക്കലും മറക്കാൻ പാടില്ല, പക്ഷെ കൊടുത്തയാൾ ഡോണർ അത് ഓർമ്മ വയ്ക്കാനും പാടില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് തിരിച്ചാണ്, കൊടുത്തത് നല്ല ഓർമ്മയുണ്ടാവും, കിട്ടിയത് ഭാര്യ പറയുമ്പോഴ അന്ന് അത് കിട്ടിയില്ലേ, കിട്ടിയോ, എനിക്കൊരു ഓർമ്മയില്ലല്ലോ, അയ്യോ കൊടുത്തത് എനിക്ക് നല്ല. ഇതൊക്കെ ഈ കടപ്പെട്ടിരിക്കുന്നതിൽ വരും, ശ്രദ്ധിക്കൂ. ഒരിടത്ത് ഗുരുവായൂർ പോകുന്നു എന്ന് പറഞ്ഞു, അപ്പൊ സൗകര്യമായി, ഇന്നടത്ത് എന്റെ ആളുണ്ട്, സൗകര്യമാണ്, അവിടെ പോയി താമസിച്ചോളൂ, ഒരു ദിവസം പോയിട്ട് വരാം, ഒറ്റയ്ക്കല്ലേ പോകുന്നു, പോയിട്ട് വരും. തിരിച്ചു ചെന്നാ പിന്നെ ആളിനെ കണ്ട ഭാവമേ ഇല്ല. ഈ പറഞ്ഞാണ് കടപ്പെട്ടിരിക്കുന്നത് സാരമില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും ചെന്നിട്ടൊരു വാക്ക് സൗകര്യമായി കേട്ടോ, എന്നാ അത് വലിയൊരു സൗകര്യമായിരുന്നു അങ്ങനെ പറഞ്ഞതെന്ന്. അവിടെ ചെന്നപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സന്തോഷം. ഈ ഒരു വാക്ക് പറയാനെങ്കിലും ഉള്ള ധാർമ്മിക
ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതൊക്കെ നിസാരമെന്ന് വിചാരിക്കുന്നവർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട്, ഇവിടെ പറയാമെന്ന് അറിയില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ കൊല്ലത്തിനോട് അടുത്തുള്ളതുകൊണ്ടായിരിക്കും അവിടെ ഒരു ഫ്രേസ് ഉണ്ട്. എന്ത്? കൊടുത്താൽ സാധാരണ ഒന്നും കിട്ടാത്തതാണ് കൊല്ലം. ആ കൊടുത്താൽ ആ അവിടെയും കിട്ടും എന്നർത്ഥം. എന്ത് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലുമൊക്കെ കിട്ടും. പിന്നെയോ, കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ദേവന്മാരെ അവഗണിക്കുന്നവർ, പ്രാപഞ്ചിക ശക്തികളുടെ പ്രാധാന്യം കണക്കിലെടുക്കാതെ അവയൊക്കെ അവഗണിക്കും. ഈ നാല് കൂട്ടേണ്ട കാര്യം അവിടെ പ്രത്യേകം പറഞ്ഞു ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് അധ്യാത്മരാമായണത്തിന്റെ മഹാത്മ്യം സൂചിപ്പിക്കുന്ന ഒരു വാചകം. എന്താണ്? അധ്യാത്മരാമായണമെന്ന പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. ഇതിന്റെ പേരെന്താണ്? അധ്യാത്മരാമായണം. അത് അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകും. ഭഗവാനെ കുറിച്ചറിയുന്നതിന് ഈ ഇതിന്റെ പഠനം സഹായിക്കും. അതന്നെയോ, പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാ. ഭൗതികമായ കുറെ നേട്ടവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആ നമുക്കതിൽ കൂടുതൽ ശ്രദ്ധ വരൂ. പുത്രസമ്പത്ത് ധനസമൃദ്ധി ഓ എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും രാമായണം ഒന്ന് കേട്ടുകളയാം. എന്തുകൊണ്ട്? ധനസമൃദ്ധി എന്നും കൂടെ പറഞ്ഞു. ദീർഘായുസ്, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തി ഒക്കെ സഹായിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു? രോചനാർത്ഥ ഫലശ്രുതി. ശ്രോതാക്കൾക്ക് ആ മാർഗത്തിൽ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫലശ്രുതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിനെ ഒന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കാതിരിക്കൂ. തുടക്കക്കാരോടൊക്കെ പറയാം അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അതുകൊണ്ട് ഇതൊക്കെ ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, സ്വയമായിട്ട് മനസ്സിലാകും. എന്ത്? ഇതൊക്കെ നമ്മെ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. ഭക്തിയും വർദ്ധിച്ചിടും. ആ ഇതൊക്കെ കൂടെ എന്ത് സംഭവിക്കും? ഭക്തി മാത്രമല്ല പിന്നെ, ഭക്തിയും വർദ്ധിച്ചിടും. പിന്നെയോ, ഒരിത്തി കൂടെ പറഞ്ഞു. ഭക്തിയും ഭുക്തിയും മാത്രമല്ല പിന്നെ, മുക്തിയും ലഭിച്ചിടും. ആ എന്നാ പിന്നെ ഒരു കൈ നോക്കാം. എല്ലാം സാധിക്കുകയും ചെയ്യും, ഒടുവിൽ മുക്തിയും കിട്ടുമെങ്കിൽ പിന്നെ ഒരു ട്രയൽ ആവാം. ഇത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ മഹാദേവൻ ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അവതാരഭാഗമൊക്കെയാണ് പിന്നെ വായിച്ചത്. ഭൂഭാരം വർദ്ധിച്ചപ്പോൾ എല്ലാവരും കൂടി ചെന്ന് ഭൂമിദേവിയുടെ നിർബന്ധം കൊണ്ട് ഭഗവാനോട് ചെന്ന് പറഞ്ഞു. ഭഗവാൻ എന്നിട്ട് ഭഗവാൻ എങ്ങനെയാ സ്തുതിച്ചത്? ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. പുരുഷസൂക്തത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. എന്നിട്ടെന്താ ഭഗവാനോട് പറഞ്ഞത്? സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല. അപ്പൊ മുക്തിക്ക് എന്താണ് വേണ്ടത്? ഭക്തിയാണ്. ഭക്തിയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ആദരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം. ചേതസി സദാകാലം ഭക്തവത്സലാപോറ്റി. നിത്യവും ഭക്തിയാ ബുദ്ധിയാ. എന്താ സൂചിപ്പിച്ചവിടെ? അവിടെ ഭക്തിയ എന്ന് സൂചിപ്പിച്ചത് മനസ്സിനെ ഉയർത്താനുള്ള ഭക്തിമാർഗങ്ങളെ, ബുദ്ധിയ എന്ന് സൂചിപ്പിച്ചത് ബുദ്ധിയെ ഉയർത്താനുള്ള ശാസ്ത്ര പഠനത്തെ. അപ്പൊ മനസ്സും ബുദ്ധിയും ഒരേപോലെ
ഉയർന്നെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിലെ വൈകൃതം ഇംബാലൻസ് ഇല്ലാതാകുകയുള്ളൂ. അത് സൂചിപ്പിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്ത്? ദശരഥൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പഴയ ജന്മത്തിലെയൊക്കെ എന്റെ ഒരു പ്രോമിസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ ശ്രീരാമനായിട്ട് ദശരഥ പുത്രനായിട്ട് അവതരിച്ചുകൊള്ളാം, വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കണം. ഇവരോട് ദേവന്മാരോടൊക്കെ പറഞ്ഞു, അങ്ങനെ പിറക്കണം എന്ന് പറഞ്ഞു. ഹരിപ്രമുഖന്മാരൊക്കെ ഹരിരൂപധാരികളായി. ഹരി എന്നുള്ള വാക്കിന് രണ്ടർത്ഥം, രണ്ടു മൂന്നർത്ഥമുണ്ട്. ഒന്ന് സാക്ഷാൽ ഭഗവാൻ എന്നർത്ഥമുണ്ട്, പിന്നൊന്ന് സിംഹം എന്നർത്ഥമുണ്ട്, പിന്നൊന്ന് വാനരൻ എന്നർത്ഥമുണ്ട്. പിന്നെ പുത്രലാഭാലോചനയാക്കി. കഥയൊക്കെ നമുക്കറിയാം, കഥാഭാഗങ്ങളിലെ കുറിച്ചൊന്നും നമ്മൾ വിശദീകരിച്ച് പോകേണ്ട കാര്യമില്ല. രാമായണ കഥയൊക്കെ നമുക്ക് അറിയാം. നമുക്കതിലുള്ളിലുള്ള തത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയം പോരാത്തപ്പോൾ ഈ കഥാഭാഗം പറഞ്ഞ് നമ്മൾ കൂടുതൽ സമയം അതിനുപയോഗിക്കാതെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പുത്രലാഭാലോചന വസിഷ്ഠനെയൊക്കെ വിളിച്ച് നടത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും, അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതി. അതുകൊണ്ട് എന്ത് വേണം? വൈകാതെ വരുത്തേണ ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യ നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. ആരാ ഋഷ്യശൃംഗൻ? ദശരഥന് ഋഷ്യശൃംഗനുമായിട്ടുള്ള ബന്ധം എന്താ? മരുമകനാണ് എന്നർത്ഥം. പലർക്കും അറിയില്ല അത്. അതെങ്ങനെയാ ദശരഥന് ഋഷ്യശൃംഗൻ എന്നൊരു മരുമകൻ? മരുമകൻ ഉണ്ടാകണമെങ്കിൽ മകളുണ്ടാവണ്ട, ഇല്ലാതെ എങ്ങനെയാ മരുമകൻ ഉണ്ടാവുക? ആ എന്നാ ഋഷ്യശൃംഗന് കൊടുത്തത് ശാന്ത എന്ന മകളെയാണ്. ഏ ദശരഥന് അങ്ങനെ ഒരു മകളോ? ഓ കൗസല്യയിൽ ദശരഥന് പിറന്നത് മകളായിരുന്നു ശാന്ത. അതിനെയാണ് തന്റെ ഉത്തമ സുഹൃത്തായ ലോമപാദന് കൊടുത്തത്. ആ ലോമപാദനാണ് ശാന്തയെ ഋഷ്യശൃംഗന് വിഭാണ്ഡകപുത്രനായ, അല്ലെ, പഴയ വൈശാലി സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഗനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. കാരണം ആ രാജ്യത്ത് മഴയില്ലാതെ വന്നപ്പോൾ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നാൽ മഴ പെയ്യിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് ഒരു കൂട്ടം ദാസിമാരൊക്കെ കൂടെ പോയിട്ട് പ്രലോഭിപ്പിച്ച് ഋഷ്യശൃംഗനെ കൊണ്ടിരുന്ന കഥയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഋഷ്യശൃംഗൻ, ആ ഋഷ്യശൃംഗനെ വിളിച്ചുകൊണ്ടുവന്ന് ആചാര്യനാക്കി പുത്രകാമേഷ്ടി. പുത്രകാമ ഇഷ്ടി, അങ്ങനെ മൂന്നായിട്ട് മനസ്സിലാക്കണം ആ വാക്കിനെ. പുത്രകാമ ഇഷ്ടി, ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം. അങ്ങനെ ആ യാഗമൊക്കെ നടത്തി, അവിടുന്ന് പായസമൊക്കെ കിട്ടി. താവകം പുത്രീയം ഈ പായസം, തനിക്ക് പുത്രനെ ഉണ്ടാകാനുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഹോമകുണ്ടത്തിൽ നിന്ന് വന്യദേവൻ പൊങ്ങി വന്നു കൊടുത്തു. അത് കൈകേയിക്ക് കൗസല്യയ്ക്ക് കൊടുത്തു. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈദേവി കൈകേയിക്കും എന്നാണ് അല്ലേ. കൗസല്യയ്ക്ക് മാത്രം സന്തോഷമായിട്ട് പകുതി എടുത്തു കൊടുത്തു. പിന്നെ ശൈഥില്യാൽ ഇവൾക്ക് കൊടുക്കണോ? കൊടുത്താൽ എനിക്ക് പാരയാകുമോ എന്ന് ദശരഥനുള്ളിൽ ശങ്കയുണ്ടായിരുന്നോ എന്ന് തോന്നിക്കത്തക്കവണ്ണമാണ് പറഞ്ഞത്. ശൈഥില്യാത്മനാ പാതി മനസ്സ്, നമ്മൾ പറയില്ല അരമനസ്സോടെ എന്നൊക്കെ പറയില്ലേ, അത്ര മനസ്സോടെ അല്ല കൊടുത്തത് എന്നർത്ഥം. എന്നിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവരവരുടെ ഇന്ന് പകുതി എടുത്ത് കൊടുത്തു. അപ്പൊ കൂടുതൽ കിട്ടിയത് ആർക്കാ? സുമിത്രയ്ക്കാണ് കിട്ടിയത് എന്നർത്ഥം. കിട്ടിയതും സുമിത്രയ്ക്കാണ് കൂടുതൽ. ആ മറ്റുള്ളവർക്ക് ഓരോന്നേ കിട്ടിയുള്ളൂ, സുമിത്രയ്ക്ക് കിട്ടു. ആ കഥയൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ ശ്രീരാമാവതാരം സൂചിപ്പിച്ചു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കൽ അച്യുതനയോധ്യയിൽ ഭഗവാന്റെ അവതാരത്തെയൊക്കെ സൂചിപ്പിച്ചു. കൗസല്യാത്മനായിട്ട് വന്നു, ആ ഗ്രഹനിലയൊക്കെ സൂചിപ്പിച്ചു. ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അവതരിപ്പിച്ചതെന്ന് കണ്ടു. കൗസല്യ സ്തുതി, ഇത് കൃഷ്ണാവതാരവും അതിൽ അവിടുത്തെ ദേവകി സ്തുതിയായിട്ടൊക്കെ കുറച്ച് ബന്ധം ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരേ, നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, സമസ്തേശ്വരാശൗരേ, നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ച് എന്തെന്നിതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. എന്താ സൂചിപ്പിച്ചത്? സൃഷ്ടി എന്തിന്? അത്
അറിവ് നേടിയവർക്ക് പോലും
ഉത്തരം പറയാനൊക്കാത്ത ഒരു ചോദ്യം.
കഷ്ടാതേ സൃഷ്ടിജ്യേഷ്ഠ
കണ്ടത് ഒരുപാട് ഇങ്ങനെ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന കുറേ വാക്കുകളെക്കൊണ്ട്. എന്ത്? പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മവൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജനിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ. ആ നകാരം കൊണ്ട് എത്രയാണ് കളിച്ചിരിക്കുന്നത് നോക്കൂ. എഴുതശ ഇന്നലെ സൂചിപ്പിച്ച ആ 108 നാമം നമ്മൾ ഇതിൽ നിന്ന് എഴുതിയെടുത്തത് നോക്കിയാൽ അറിയാം. അദ്വൈനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മമധുവൻ വിദ്വൻ മാനസപത്മമധുവൻ. വാക്ക് ശ്രദ്ധിക്കൂ, എന്താനർത്ഥം? വിദ്വൻ മാനസ പത്മ മധുവൻ. നീ പറയുന്ന കുറയ്ക്കുള്ളൂ. മധുവൻ ആരാണ്? വണ്ട്. പത്മം താമര. ഇപ്പൊ പത്മത്തിൽ നിന്ന് മധു എടുക്കുന്ന വണ്ട്. അതിനുമുമ്പ് പറഞ്ഞത് വിദ്വൻ മനസ്സ്. വിദ്വാൻമാരുടെ അറിവുള്ളവരുടെ മനസ്സാകുന്ന താമരയിൽ നിന്ന് തേനെടുക്കുന്ന മധുവൻ. എന്താ ഇത് പ്രയോഗം എന്നൊക്കെ നോക്കൂ. ഇങ്ങനെ ഈ സാഹിത്യം ആസ്വദിക്കാൻ തുടങ്ങിയാൽ രാമായണം അല്ല, വേദാന്തമൊക്കെ വിട്ടിട്ട്, ഭക്തിയൊക്കെ വിട്ടിട്ട് സാഹിത്യം മാത്രം ആസ്വദിച്ചു, അത്യുത്തമമായ ഒരു രചനയാണെന്ന് കാണാം. എത്ര സുന്ദരമായ പ്രയോഗം. സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭി സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. ആ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെന്താ സൂചിപ്പിക്കുന്നത്? ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ശരിക്കും വായിച്ചില്ലെങ്കിൽ എങ്ങനെ വരും അത്? വ്യാജമായത് എന്ന് വായിക്കേണ്ടതായിട്ട് വരും. അവിടെ വ്യാജമെന്നല്ല, പിന്നെ അവ്യാജം എന്ന് തന്നെ വായിക്കണം. പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം സംസാരാർണവം. ഭഗവാൻ കൃഷ്ണാവതാരം സ്വീകരിച്ചപ്പോഴെന്താ പറഞ്ഞത്? യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച. പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും എന്നെ കുറിച്ച് ചിന്തിച്ച് എന്നെ പൂജിക്കണം എന്നല്ല പറഞ്ഞു, എന്നെ എന്നെ കുറിച്ച് ചിന്തിച്ച് സദ്ഗതിയെ പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ കൗസല്യ ഏതാണ്ട് അതേ സ്വരത്തിലാണ് പറഞ്ഞത്. അവ്യാജമായ പുത്രവാത്സല്യത്തെക്കൊണ്ട് പരിചരണത്തെക്കൊണ്ട് ഈ സംസാരാർണവത്തെ കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പ്രോമിസ് ചെയ്തു, എന്താണ് അമ്മയ്ക്ക് ഇഷ്ടമായത് അതുപോലൊക്കെ വരും, കാര്യങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോ ഇത് കാണാൻ കഴിഞ്ഞത്? പൂർവ്വജന്മത്തിൽ നിങ്ങൾ പുത്രനായിട്ട് പിറക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനനുസരിച്ച് ഞാൻ വരും. 3 തവണ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് 3 തവണ പുത്രനായിട്ട് വന്നു. ഏതൊക്കെയാ 3 തവണ? വാമനമൂർത്തിയായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഒരേ അച്ഛനമ്മമാർക്ക് വരുന്നതാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ പേര് കൊടുക്കുന്നത് സൂചിപ്പിക്കുകയാണ്. സമസ്ത ലോകങ്ങളും ആത്മാവാമികങ്ക ഇവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പോണ്ട പൂണ്ട കുമള കുമാരന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. എന്തുകൊണ്ടാണ്? രമന്തേ യോഗിനഹ അസ്മിൻ ഇതി രാമഹ. ഏതിൽ നിന്ന്? ചൈതന്യത്തിലാണോ യോഗികൾ രമിക്കുന്നത് എന്നാണ് അതിനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. മൂലം അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം യസ്മിൻ രമന്തേ മുനിയോ വിദ്യാജ്ഞാന വിപ്ലവേ തം ഗുരു പ്രാഹ രാമേതി രമണാത്മാ രാമൈത്യവി. ഇങ്ങനെയാണ് മൂലത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം അതിന് അല്പം മാറ്റിയാണ് ഇത് കൊടുത്തത്. യസ്മിൻ രമന്തേ മുനേഹ, യാതൊന്നിലാണോ മുനികൾ യോഗികൾ രമിക്കുന്നത്. യോഗിനഹ എം പ്രപശ്യന്തി, ഏതിലാണ്? വിജേന്ദ്രസ്തുതിയിൽ. യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം അതോസ്മ്യഹം. അങ്ങനെയുള്ള ആ ഭഗവാനെ പേരിട്ടത് കണ്ടു. ഓരോരുത്തർക്കും ഓരോ പേരുകളിട്ടു. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോകുന്ന ഭാഗം. എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത്? ശ്രീരാമനെയും ലക്ഷ്മണനെയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു പിതൃ സഹജമായ ഭാവത്തിൽ ആദ്യം ദശരഥനൊരു മടിയൊക്കെ പറഞ്ഞു. പക്ഷേ വസിഷ്ഠൻ പറഞ്ഞു, വിശ്വാമിത്രൻ ഈ യാഗരക്ഷയൊന്നും ചെയ്യാൻ വയ്യായിട്ടല്ല, അതൊരു കാരണമാക്കിക്കൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് പോവുകയാണ്, അതുകൊണ്ട് മിണ്ടാതെ പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദശരഥന്. അപ്പൊ നേരെ അവിടുന്ന് ഈ കുട്ടികളെ കൊണ്ട് പോയി, എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ വിശേഷമൊക്കെ അവിടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വസിഷ്ഠൻ ദശരഥന് പറഞ്ഞു കൊടുത്തു, എന്ത്? മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. ഭഗവാന്റെ ആ ശരിക്കുള്ള രൂപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി അങ്ങോട്ട് പോയി, പോകുന്ന വഴിക്ക് ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബലാതിബല മന്ത്രങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആണ് താടകാവനത്തിലേക്ക് പ്രവേശിച്ചു. അല്ലേ, രാമന് താടകയെ കൊല്ലണമെന്നില്ലായിരുന്നു, കാരണം എന്തിനാ ഈ സ്ത്രീവധം? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞ മറുപടി, സ്ത്രീ സ്വഭാവേന രക്ഷിതാം. ഏതായാലും അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, പ്രസിദ്ധമായ വരിയാണ്. എന്തായാലും സംശയിച്ചില്ല, നേരിട്ട് താടകയെ വധിക്കുന്നു, താടകയ്ക്ക് മോഷം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് മാരീച പാർട്ടികളെല്ലാവരും കൂടെ വരുന്നതും മാരീചൻ ഭഗവാന്റെ അമ്പുകൊണ്ട് കടലിൽ പോയി മുങ്ങുന്നതും ഒടുവിൽ അഭയം പ്രാർത്ഥിക്കുന്നതുമാണ്. അന്ന് മുതലാണ് മാരീചൻ ഭഗവാന്റെ ഭക്തനായ. മൂലത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, രാ എന്ന് ശബ്ദം കേട്ടാൽ മാരീചൻ ഞെട്ടുമായിരുന്നു എന്ന്. ആരെങ്കിലും രാവണൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് രാ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഞെട്ടലുണ്ടാകുമായിരുന്നു മാരീചൻ, പിന്നാണ് രാവണൻ എന്ന് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഭഗവാനെ ഭയമായി എന്നൊക്കെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. പിന്നീടാണ് അഹല്യാമോക്ഷം, കഥയൊക്കെ നമുക്കറിയാം. അവിടെ ഇന്ദ്രൻ വന്ന് ചെയ്ത വിക്രിയകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇന്ദ്രൻ എന്തിന്റെ പ്രതീകമാണ്? നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. ദേവാനാം ഇന്ദ്രഹ ദേവേന്ദ്രഹ. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ഇന്ദ്രിയാധിഷ്ഠിത ദേവതകളെയാണ് ദേവന്മാർ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സായതുകൊണ്ട് ഇന്ദ്രിയാണാം മനഃശാസ്മി എന്നൊരു പ്രയോഗമുണ്ട് ഭഗവാൻ ഗീതയില് 10-ാം അധ്യായത്തിൽ. ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഞാൻ മനസ്സാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളിൽ ശ്രേഷ്ഠമായത് മനസ്സ്. അവിടെ മനസ്സിനെ ഒരു ഇന്ദ്രിയമായിട്ടാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവകളുടെ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെയാണ് അവിടെ സൂക്ഷ്മമായിട്ട്. അപ്പൊ ഇന്ദ്രൻ എവിടൊക്കെ പോയി വിക്രിയകൾ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ആര് ചെയ്യുന്നതാണ്? മനസ്സ് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ. അവിഹിതം എന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് മനസ്സ് പോകുന്നു. അഹല്യയുടെ ഇതിൽ തോന്നുന്നു അതല്ലേ ദേവേന്ദ്രൻ. എന്നിട്ട് എന്തുപോയി അവിടെ? സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി. സഹസ്രഭകനായി ഭവിക്കുക എന്നാണ് ശരിക്ക് ശാപം കിട്ടിയത്. ആ ശാപം പിന്നെ എവിടെ വന്നിട്ടാണ് പോയത്? ശുചീന്ദ്രം എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്തു നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ തുടങ്ങുന്ന ഇന്ദ്രൻ ശുചിയായ സ്ഥലമാണ് എന്നാണ് കഥ. ഈ സഹസ്രഭകനായിട്ടിരുന്ന ആ വികൃത രൂപം മാറിക്കിട്ടിയത് അവിടെ വന്ന് തപസ് ചെയ്തതിന് ശേഷമാണ് എന്നാണ് പറയുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അല്ല, പലരും ചോദിക്കാറുണ്ട് അഹല്യക്ക് അവിടെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ അഹല്യക്ക് ശാപം? അല്ല, ചോദിക്കാറില്ല. ഇവിടെ പലരും അടിച്ച് ചോദിക്കാറില്ലായിരിക്കും. ആ അഹല്യക്കും അതിൽ ചെറിയൊരു പങ്കുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ അതങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഗൗതമനല്ല ഇത് ഇന്ദ്രനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഇന്ദ്രനെ സ്വീകരിച്ചത്. അവിടെ ബലാത്കാരമൊന്നും നടന്നില്ല എന്നർത്ഥം. ബലാത്കാരം നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹല്യയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു ബന്ധപ്പെട്ടത്. വാൽമീകി രാമായണത്തിൽ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എഴുത്തച്ഛനത് സൗകര്യപൂർവം ഒഴിവാക്കി ആ ഭാഗമൊക്കെ. ഏതായാലും പറഞ്ഞനുസരിച്ച് ഭഗവാൻ, വിശ്വാമിത്രൻ പറഞ്ഞനുസരിച്ച് ഭഗവാൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അഹല്യ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്ത് നിർത്തിയതും. അത് മുഴുവൻ ഒന്നും പറയാൻ നമുക്ക് സമയം അനുവദിക്കുകയില്ല. അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം സൂചിപ്പിക്കാം. കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ഭഗവാനെ ശരണം പ്രാപിക്കുന്നപ്പോ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കാമരാഗദ്വേഷ മത്സരാദ്യങ്ങളാൽ ആമയം കൂടാതിരിക്ക വേണം വിഭോ. എഴുത്തച്ഛന്റെ ഭാഗവതത്തിലെ പ്രഹ്ലാദസ്തുതിയിലുള്ളതാണ്. അപ്പൊ ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക്, നമുക്ക് പലർക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്നാണ് പണ്ട് മുതലേയുള്ള നമ്മളെ പരിചയിപ്പിക്കും. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക, അത് പരീക്ഷ ജയിക്കണമെന്ന് അല്ലേ? ഒരിക്കലും അമ്പലത്തിൽ പോകാത്ത കുട്ടിയും പരീക്ഷയുടെ അന്ന് അതിലെ കയറിയിട്ട് വേണം പോകാൻ നിർബന്ധമായിട്ട്. ഇങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ചെന്ന് പറയാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായ പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ആ പ്രവണത ഇപ്പോഴും മാറിയിട്ടില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് ചോദിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചോളൂ എന്നർത്ഥം. എന്ത്? കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി എന്ന് പറഞ്ഞാൽ തിരിച്ച് ചിന്തിക്കൂ. ഇപ്പൊ ആനന്ദം വരാതിരിക്കുന്നതിന് കാരണം എന്താണ്? കാമരാഗ. സ്പഷ്ടമായിട്ട് അപ്പൊ ഈ കാമരാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതാകാൻ അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഭക്തി ഉറയ്ക്കണേ ഭഗവാനെ, ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ വളരണേ ഭഗവാൻ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. അത് അപകടമില്ല. ആദ്യനദ്വയനേകന അവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ, നേരത്തെ സൂചിപ്പിച്ചതാണത്. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ, അതിൽ അവ്യക്തൻ അനാകുലൻ മാത്രമേ വിശദീകരിക്കാതിരുന്ന വാക്കുകളുള്ളൂ. അവ്യക്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയ ഗോചരമാകുന്നില്ല എന്നർത്ഥം. വ്യക്തമാകുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം, നാക്കുകൊണ്ട് രസിക്കാം, തൊലി കൊണ്ട് സ്പർശിക്കാം. അപ്പൊ ഏറ്റവും വ്യക്തമായത്, ഗ്രോസസ്റ്റ്, ഏറ്റവും സ്ഥൂലമായത് എന്നർത്ഥം. ആകുലം എന്ന് പറഞ്ഞാൽ ദുഃഖം, അനാകുലം എന്ന് പറഞ്ഞാൽ നിരാമയൻ, ഒരു ദുഃഖവും ഇല്ലാത്തവൻ എന്നർത്ഥം. എന്തുകൊണ്ട്? ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ എവിടെയാണ് ദുഃഖത്തിന്റെ കണിക പോലും ഉണ്ടാവുക? പിന്നെയോ, വേദ്യനല്ല ആരാലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദ്യൻ അറിയപ്പെടുന്നവൻ. വേദ്യനല്ല ആരാലും, ഭഗവത് തത്വം ആരാലും അറിയപ്പെടുന്നതല്ല, പക്ഷേ വേദാന്ത വേദ്യനാണ്, വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവനാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗം ഓർമ്മിക്കുക. ഏത്? തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ എന്ന് പറഞ്ഞ ഭാഗം ഓർമ്മയിലിരിക്കട്ടെ. ഇപ്പൊ വേദ്യനല്ല, സാധാരണഗതിയിൽ വേദ്യനല്ല, അറിയപ്പെടുന്നതല്ല, പക്ഷേ അറിയാൻ കഴിയും. എങ്ങനെ? വേദാന്ത വേദ്യൻ, വേദാന്ത ശാസ്ത്രത്തിൽ കൂടി ഭഗവാനെ അറിയാം. വേദ്യനല്ല, സാധാരണഗതിയിൽ ഭഗവാൻ വേദ്യനല്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധിയുണ്ടോ ഭഗവാനെ അറിയാൻ സാധ്യമല്ല. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാത്ത പലതും നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്, മനസ്സുകൊണ്ടറിയാത്ത ചിലത് കുറച്ചുകൂടി സൂക്ഷ്മമായ ബുദ്ധി കൊണ്ടറിയുന്നുണ്ട്. പക്ഷെ ഈ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തെ അതുകൊണ്ടറിയാൻ കഴിയുന്നില്ല. ആരെങ്കിലും അവരവരുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ണാടി കണ്ണ് കാണുമോ? ഇപ്പൊ വീട്ടിൽ പോയി നോക്കിയാൽ കാണുമോ? കണ്ണാടിയിൽ എന്താ കാണുന്നത്? മുമ്പേ പറഞ്ഞു കണ്ണാടിയിൽ എന്താ കാണുന്നത്. ആ അപ്പൊ കണ്ണാടിയിൽ കണ്ണ് കണ്ടോ? കണ്ണിന്റെ അപ്പൊ അവരവരുടെ കണ്ണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ മടി ഇത്ര പറയാനില്ല എന്ന് പറയാ? എന്തുകൊണ്ട്? കാണുന്ന ഉപകരണമായ കണ്ണുകൊണ്ട് ആ കണ്ണിനെ കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ടാണ് കാണുന്നത്, ഇരിക്കുന്നവരെയൊക്കെ എനിക്ക് കാണാം, പക്ഷെ എന്റെ കണ്ണിനെ മാത്രം എനിക്ക് കാണില്ല. എന്തുകൊണ്ട്?
ഇതിനെയൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. ആ കണ്ണുകൾ കൊണ്ട് ആ കണ്ണുകളെ കാണാൻ,
കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ ആ കണ്ണുകൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല. അതാണ് അവ്യക്തൻ എന്നൊക്കെയുള്ള വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്, വേദാന്ത വേദ്യനല്ല എന്നൊക്കെ സൂചിപ്പിച്ചു. പിന്നെ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പൂരുഷൻ സുരാതനൻ കേവല സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞെന്താണ്? സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മറ്റൊരു സ്രോതസ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെയല്ല, മറ്റുള്ള പ്രകാശ സ്രോതസ്സുകൾക്കും ചൈതന്യത്തെ പകർന്നു കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ സ്രോതസ് എന്താണ്? സൂര്യനാരായണൻ. ആ സൂര്യന്റെ തേജസ് എവിടുന്ന് കിട്ടുന്നതാണ്? ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ്. നാളെ 15 അധ്യായം പുസ്തകം ഗീത കൊണ്ടുവന്നാൽ ചാൻഡ് ചെയ്യുമ്പോൾ അവിടെ കേൾക്കാം. എന്ത്? യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൌ തത്തേജോ വിദ്ധി മാമകം. ഇന്ന് ആളുകളുടെ ക്ഷമ പരീക്ഷിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്കുന്നേ തുടങ്ങിയുള്ളൂ. നാളെ ആദ്യം മുതൽ തുടങ്ങുന്നത്. പുസ്തകം കൂടെ കൊണ്ടുവന്നാൽ ചാൻഡ് ചെയ്ത് പഠിക്കാൻ നല്ലൊരു അവസരമാണ്. അതിലെന്താ പറഞ്ഞത്? യത് ആദിത്യഗതം തേജഹ ജഗത് ഭാസ്യതേ അഖിലം. അഖിലം ജഗത്തിനെയും ഭാസിപ്പിക്കുന്ന ആ ആദിത്യന്റെ തേജസ് ഉണ്ടല്ലോ, അതാരുടെയാണ്? തത്തേജോ വിധി മാമകം. ചന്ദ്രമസി യച്ഛഗ്നൗ, അഗ്നിയിലും നക്ഷത്രത്തിലും സൂര്യനിലുമൊക്കെ പ്രകാശിക്കുന്ന ആരുടെ തേജസ്സാണ്? അപ്പോൾ സൂര്യനെ ആരാധിക്കുക വഴി പരോക്ഷമായിട്ട് ആരെ ആരാധിക്കുന്നത്? ആ സൂര്യനും തേജസ് പകർന്നു കൊടുത്ത സർവേശ്വരനെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സ്വയം ജ്യോതി. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. തം ഏക ഭാന്തം, അത് മാത്രമാണ് ശരിക്ക് ശോഭിക്കുന്നത്. അനുഭാതി സർവം, സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തസ്യ ഭാസ, അതിന്റെ പ്രകാശം കൊണ്ടാണ് സർവമിതം വിഭാതി. അതായത് ഈ സർവവിധം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ബോധം എവിടുന്ന് വന്നതാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് എന്ന് പറയുന്നത് ശരിയല്ല, ഭഗവാൻ തന്നെയാണ്. വേണമെങ്കിൽ ആദ്യം പറഞ്ഞോളൂ ഭഗവാനിൽ നിന്ന് വന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഉദാഹരണത്തിന് 24 തീയതി നമുക്ക് സർവൈശ്വര്യ പൂജയുണ്ടാകും. ഇവിടെ ഈ ഇവിടെ കത്തിച്ചു വെക്കുന്ന വലിയ വിളക്കിൽ നിന്ന് കൊടിവിളക്ക് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വിളക്കുകളിലേക്കും അഗ്നി പകർന്നു കൊടുക്കും. അപ്പൊ ഇതിന്റെ അംശമാണത് എന്ന് ആരെങ്കിലും പറയുമോ? പിന്നെന്തു പറയും? അതേ അഗ്നി തന്നെയാണ് ഇതിലൊക്കെ. പിന്നെ ഓരോരുത്തരും കൊണ്ടുവന്ന വിളക്കിനനുസരിച്ച്, എണ്ണയ്ക്കനുസരിച്ച്, ഇതേ നല്ലെണ്ണയാണോ മറ്റേന്താ പവിത്ര നല്ലെണ്ണയാണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് കത്തുന്നതിന് വ്യത്യാസം വരും. തിരി ഏത് തരത്തിലുള്ള തിരിയാന്നുള്ളതിനനുസരിച്ച് മാറും, പക്ഷേ അഗ്നി മാറുന്നില്ല. അപ്പൊ ഈ അഗ്നിയുടെ അംശമാണ് അതിലൊക്കെ കത്തുന്നതെന്ന് പറയുമോ ആരെങ്കിലും? പിന്നെന്തു പറയും? ആ അഗ്നി തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിളക്കിൽ പ്രകാശിക്കുന്നത്. സംശയമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ 24 തീയതി വരൂ, ബാക്കി അന്നേരം പറഞ്ഞതാണ്. അശമ്യക്തമാകുന്നില്ലേ? അത് തന്നെയാണ്. ഇതുപോലെ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിക്കൂടാ? ഇത് വെണ്ണ വിളക്കായിട്ട് സങ്കൽപ്പിക്കൂ അല്ലെ, ഉള്ളിൽ കാണുന്ന പ്രകാശം ആ പ്രകാശം തന്നെയാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പൊ വലിയൊരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് ചെറുതായിട്ട് പൊട്ടിത്തിരിച്ച് കുറെ സ്ഫുലിംഗങ്ങൾ വന്നാൽ ശരിക്കും അത് അഗ്നി തന്നെയാണ്. പിന്നെ പറയുമ്പോ അഗ്നിസ്ഫുലിംഗങ്ങൾ, സൂര്യരശ്മികൾ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം, ശരിക്കിത് അത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. സ്വയം ജ്യോതി എന്നുള്ള വാക്കിനെ ആണ് നമ്മൾ കണ്ടത് അത്രയും. സകല ചരാചര ഗുരു, സകല ചര അചരങ്ങൾക്കും ഗുരുവാണ് ഭഗവാൻ. കാരുണ്യമൂർത്തി, ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്? ഭൂരത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തു. അവതാര ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. അനുഗ്രഹായ ലോകാനാം, ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് പറയും. അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? അനുഗ്രഹായ, ഒരിടത്ത് അനുഗ്രഹായ ലോകാനാം എന്ന് പറയും, ഒരിടത്ത് അനുഗ്രഹായ ഭക്താനാം എന്ന് പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവതാര സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവ്യക്തമായ രൂപത്തെ ആരാധിക്കാൻ എല്ലാവർക്കും പ്രയാസമുണ്ടാകും. അത് വ്യക്തമാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമുക്കൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ സ്ഥൂലങ്ങളാണ്, ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയൊക്കെ. അതുകൊണ്ട് സ്ഥൂലമായ ഒന്നിനെയാണ് നമുക്ക് ആരാധിക്കാൻ എളുപ്പം. അതുകൊണ്ട് ഇത്തരം സ്ഥൂലമായ രൂപമൊക്കെ കാണുമ്പോൾ നാരായണ എന്ന് വിളിക്കാൻ കഴിയുന്നു. പീതാംബരം കരവിരാജിത ചക്ര ശംഖ കൗമോദകി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു സംതൃപ്തി. സൂര്യസ്പർദ്ധി കിരീടമൂർദ്ധതിലകം ഒക്കെ ധ്യാനിക്കുമ്പോൾ ഒരു സന്തോഷം. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സും ബുദ്ധിയും സ്ഥൂലമായ വസ്തുക്കളിലാണിപ്പോൾ ഉടക്കിക്കിടക്കുന്നത്. അതുകൊണ്ട് സ്ഥൂലമായ ഒന്നിന്റെ ചിന്തയെ നമുക്ക് സമാധാനത്തെ തരികയുള്ളൂ. അതിനുവേണ്ടിട്ടാണ് സ്ഥൂലമായ രൂപത്തെയൊക്കെ തന്നത് എന്നും കൂടി സൂചിപ്പിക്കുന്നു. പിന്നെയോ, അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ല പരാനന്ദമല്ലോ. വചസാം വിഷയമല്ലാത്ത ആനന്ദം, വചസ് എന്ന് പറഞ്ഞാല് വാക്ക്, വചസാം വിഷയം വാക്കുകളെ കൊണ്ട് നിർദ്ദേശിക്കപ്പെടാവുന്ന ഒന്നല്ല. അനിർദ്ദേശ്യം, ഇൻഎക്സ്പ്ലിക്കബിൾ, വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ ആവാത്തത്. വാക്കുകൾ വിശദീകരിക്കണമെങ്കിൽ സ്ഥൂലമായ ഒന്നിനെക്കുറിച്ച് ആയിരിക്കണം. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ, ഉപനിഷത്തില് ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. ഏതോ വാചോ നിവർത്തന്തേ, വാചകം മുഴുവൻ തിരിച്ചു വരുന്നു. എവിടുന്ന്? അവിടെ എത്താതെ. അപ്രാപ്യ, ആരുണ്ട് കൂട്ടിന്? മനസാസഹ. അപ്പൊ അങ്ങോട്ട് പോയത് രണ്ടുപേരും കൂടാണ്. ആരൊക്കെ? വാക്കും മനസ്സും കൂടാണ്. പോയിട്ടോ തിരിച്ചു വരുന്നതോ? അതേപോലെ രണ്ടുപേരും കൂടി ഇങ്ങനെ മടങ്ങി വരുന്നു. എന്ത്? എവിടെ? അപ്രാപ്യ, എത്തേണ്ട അടുത്ത് എത്തിയില്ല. എന്തുകൊണ്ട്? വാക്കിനും മനസ്സിനും എത്താൻ ഒക്കുന്നിടമല്ല അവിടെ. ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ടീ ബ്രേക്ക്. ധസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. ഗുരുവായൂരപ്പാശരണം നാരായണ. ബാലകാണ്ഡത്തിന്റെ പാരായണം സമർപ്പിക്കുകയുണ്ടായി. ബാലകാണ്ഡത്തിലെ ബാക്കി വിഭാഗങ്ങളെയും കൂടി ഓടിച്ച് കാണാൻ ശ്രമിക്കാവുന്ന. ഞാൻ ശരിക്ക് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കർക്കിടമാസം മുഴുവൻ ഇതുപോലെ ഉപയോഗിച്ചാൽ ഒരുമാതിരി പറഞ്ഞു തീരാൻ ശ്രമിക്കാവുന്ന. അത് 7 ദിവസം 7 പകലൊന്നും തീരെ പോരാന്ന്. 30 പകലുകൾ കിട്ടിയാൽ ഒരുമാതിരിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കി എന്ന് പറയാനാവില്ല, പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോ സ്തുതിയും ഓരോ ഉപദേശഭാഗങ്ങളും അത്ര വിലപ്പെട്ടതാണ് രാമായണത്തില്. ഇപ്പം വായിച്ചു നിർത്തിയ ആ ഭാഗത്തെ പരശുരാമസ്വാമി ശ്രീരാമനെ സ്തുതിക്കുന്ന ആ ഭാഗത്ത് തന്നെ വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ എങ്കിൽ പോലും അത്ര സുന്ദരമായ ഭാഗങ്ങളാണ്. ഇങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ് ഓരോ വാക്കുകളുടെ പ്രാധാന്യം ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ചിന്തകളെ പങ്കുവെച്ച് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ പറഞ്ഞത് 30 ദിവസം ശരിക്കും വേണം. അതുകൊണ്ട് പറയാനുള്ളതിന്റെ ഒരംശമേ നമുക്കറിയാവൂ, നമുക്കറിയാവുന്നതിന്റെ ഒരംശമേ പറയാനിവിടെ സമയം സൗകര്യവും കിട്ടുന്നുള്ളൂ. അത്രയെങ്കിലും നമുക്ക് ചിന്തിക്കാനും ഉറപ്പിക്കാനും കഴിയട്ടെ. അതിന് ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുകൃപയുണ്ടാകട്ടെ, സർവോപരി നമ്മുടെ ശ്രമവും ഉണ്ടാകട്ടെ. അയോധ്യയിലാണ് ദശരഥൻ. എന്താണ് അയോധ്യ? യുദ്ധം കൊണ്ട് കീഴടക്കാനാവാത്ത മനുഷ്യ ചിത്തമാണ് അയോധ്യ. അവിടെയുള്ള ജീവാത്മ സ്വരൂപത്തെയാണ് ദശരഥൻ എന്ന് സൂചിപ്പിക്കുന്നത്. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളിലും വ്യാപൃതനായിരിക്കുന്ന ജീവാത്മാവിനെയാണ് ദശരഥൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പത്ത് രഥങ്ങളിൽ ഇരുന്ന് യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂചിപ്പിക്കുന്ന അർത്ഥം, സൂക്ഷ്മമായ അർത്ഥം അതാണ്. ഒരു ജീവാത്മാവിന്റെ കഥകളെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത. അവിടെ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തികളാകുന്ന മൂന്ന് ദേവിമാർ, കൗസല്യയാകുന്ന ഏത് ശക്തി വേണം കൈവസല്യയ്ക്ക്? വോട്ടിനിടല്ലേ? ഇനി ഒന്നുകൂടെ ഉള്ളൂ അല്ലെ. അവര് പ്രസവിച്ചു, കുട്ടിയാണോ പെണ്ണോ എന്നിപ്പോ ഓർക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണത്. കൗസല്യയാകുന്ന ഇച്ഛാശക്തി, കൈകേകിയാകുന്ന ക്രിയാശക്തി, സുമിത്രയാകുന്ന ജ്ഞാനശക്തി. സംശയിക്കാതെ ഉറപ്പിച്ചോളൂ. അവിടെയാണ് നാല് കലകളോടുകൂടിയ ഭഗവാന്റെ അവതാരം. പൂർണ്ണാവതാരമായ രാമാവതാരവും പരിപൂർണാവതാരമായ കൃഷ്ണാവതാരവും നാല് കലകളോടുകൂടിയാണ് പറയാം. രാമ, ലക്ഷ്മണ, ഭരത ശത്രുഘ്നന്മാരായിട്ട് രാമാവതാരത്തിലും, വാസുദേവൻ, ബലരാമൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്ന് നാലായിട്ട് കൃഷ്ണാവതാരത്തിലും. പൂർണ്ണമാകുന്നത് നാല് കലകളോടുകൂടിയാണ്. ഈ നാല് കലകൾ എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ അന്തഃകരണത്തെയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന നാല് ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഒരുപാട് തത്വം മനസ്സിലാക്കാനുണ്ട് രാമായണത്തിൽ. ഇങ്ങനെയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ സമയം അനുവദിക്കുന്നുള്ളൂ. അവിടെ ഒരു സാധകന്റെ സഞ്ചാരം ആരംഭിക്കലാണ് ശ്രീരാമന്റെ കാട്ടിലേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നത്. സാധകന്റെ സഞ്ചാരം ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ, ഉള്ളിൽ വരുന്ന അദമ്യമായ കാമത്തെ നേരിടലാണ്. അതാണ് താടകയിൽ കൂടി കണ്ടത്. ആഗ്രഹങ്ങളെ അമർത്താൻ, ഇല്ലാതാക്കാൻ, നിയന്ത്രിക്കാനുള്ള പരിശീലനം. ദേഹബുദ്ധിയെ അതിജീവിക്കണം. അതിനാണ് മന്ത്രമൊക്കെ കൊടുത്തത്. ഏത്? ബലാതിബലയൊക്കെ കൊടുത്തത് അല്ലേ? ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശപ്പും ദാഹവും ഒക്കെ എന്നർത്ഥം. അതിനെ നേരിടാൻ കഴിയണം എന്ന് പറഞ്ഞാൽ, ഈ ആവശ്യങ്ങളെ മുൻനിർത്തി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സമയമേ കാണുകയുള്ളൂ എന്ന്. രാവിലത്തെ ആഹാരം കഴിഞ്ഞാൽ അപ്പോഴും ചിന്തയായി, എന്ത് ചിക്കൻ എന്തായിരിക്കും. സപ്താഹ സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഈ ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഒരു സാധകൻ ആദ്യം അതിനെ ഇല്ലാതാക്കണം. ഇങ്ങനെ സൂക്ഷ്മമായ തത്വങ്ങളുടെ നിലയ്ക്കാത്ത പരമ്പരയാണ് രാമകഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലാക്കൂ, ജ്ഞാനാനന്ദ സ്വാമികളുടെ രാമായണ തത്വവും നമ്മുടെ ഗുരുദാസന്റെ രാമായണ തത്വവും ഒക്കെ വായിച്ച് പഠിക്കുക, അപ്പൊ മനസ്സിലാകും. സൂചന മാത്രം പറയുകയാണ് എന്നാണ്. വിശദമായിട്ട് പറയാൻ നമുക്ക് സമയം. അതുപോലെയാണ് അഹല്യാമോക്ഷം. മനസ്സിൽ തന്നെ, നേരത്തെ പറഞ്ഞു, മനസ്സിന്റെ പ്രതീകമാണ് ഈ വിക്രിയകളൊക്കെ. അങ്ങനെ ആ മനസ്സ് അഹല്യമായിട്ട്, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ, ഹലാഹല, ഹലായുധം എന്ന് കേട്ടിട്ടില്ലേ, ബലരാമസ്വാമിയെ പറയുന്നത്. ഹലം കലപ്പ, ഹലം ഏൽക്കാത്ത സ്ഥലമാണ് അഹല്യ. വികസിക്കാത്ത ബുദ്ധിയുടെ ഭാഗം, ശരിയായ അർത്ഥത്തിൽ വികസിക്കാത്ത ബുദ്ധിയുടെ ഭാഗത്തെയൊക്കെ സൂചിപ്പിക്കും. അപ്പോഴതെന്ത് വരും? അവിഹിതമായ വേഴ്ചകളിലേക്കൊക്കെ ബുദ്ധി തിരിഞ്ഞു എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? ശാപമൊക്കെ കിട്ടും, ജഡമായിട്ട് അവിടെ കിടക്കൂ എന്നൊരു ശാപമൊക്കെ. ആ ശാപം എപ്പോഴാ മോശം വരുന്നത്? സത്സംഗം കൊണ്ട് ഭഗവത് തത്വത്തെ അറിയുമ്പോൾ. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അഹല്യാഘോഷം. സീതാ സ്വയംവരോ, നമ്മുടെ മനസ്സാണ് സീത. ജീവഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ശരീരവുമായിട്ട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മനസ്സുമായിട്ട് ചേരുന്നു. മനസ്സില്ലാതെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ മനസ്സിനെ അന്വേഷിച്ചു പോകുന്നു. ഇവിടെ ഒരു സീതയുണ്ടോ എന്നറിഞ്ഞിട്ട് പോകുന്നു, വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടു പോകുന്നു അല്ലെ. അവിടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ നേരം ഒരാളുണ്ടാകും. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പ്രാണന്റെ സ്വരൂപമായ ബില്ലിനെയൊക്കെ ഉടിച്ച് മനസ്സാകുന്ന സീതയെ സ്വീകരിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ദ്വൈതഭാവം, നമ്മിൽ തന്നെയുള്ള ദ്വൈതഭാവം, അങ്ങനെയോ ഇങ്ങനെയോ വികല്പങ്ങളൊക്കെ തടസ്സം നിൽക്കും. അതിന്റെ പ്രതീകമാണ് അരെ ഭാർഗവരാമൻ വഴിക്ക് വന്ന് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിലോകത്തെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നേരിട്ട്. നമ്മുടെ ദ്വൈതഭാവമാണ്. നേരിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും എന്ത്, ഒരേ രാമനെ ഉള്ളു, ഒരേ ചൈതന്യത്തിന്റെ ഭാവം മാത്രമാണ്. ആ വൈഷ്ണവ തേജസ്സൊക്കെ ലയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭേദബുദ്ധിയൊക്കെ മാറി ഒരേ ചൈതന്യമേ ഉള്ളൂ എന്ന് ബോധിക്കുന്നു. അങ്ങനെയാണ് ബാലകാണ്ഡം. അതായത് സാധകന്റെ ബാല്യാവസ്ഥയാണ് ബാലകാണ്ഡത്തിൽ സൂചിപ്പിക്കുന്നത്. മനസ്സുമായിട്ട് ചേർന്ന് ദ്വൈതഭാവങ്ങളൊക്കെ മാറി ആ ഒരവസ്ഥയാണ് ബാലകാണ്ഡം കൊണ്ട് സൂചിപ്പിച്ചു. ചുരുക്കി, വളരെ വളരെ ചുരുക്കി, പെട്ടെന്ന് മനസ്സിൽ തോന്നിയതങ്ങ് സൂചിപ്പിച്ചതാണ്. ബാക്കിയൊക്കെ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കൂന്ന്. ഇനി അയോധ്യാകാണ്ഡം തുടങ്ങുമ്പോഴത്തേക്ക് അവിടുത്തെ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഹല്യാസ്തുതിയാണ്. കുറേ വിശേഷണങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. കേ മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാൻ അരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. ത്വന്മായാ വിമോഹിത ചേതസ, അങ്ങയുടെ മായയാൽ വിമോഹിക്കപ്പെട്ട ബുദ്ധിക്ക്, അജ്ഞാനികളുടെ ബുദ്ധിക്ക് ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാ എല്ലോ. ഭഗവാന്റെ മഹിമയൊന്നും അറിയാൻ കഴിയുന്നില്ല. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യരെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഭഗവാൻ മനുഷ്യനാണ് എന്നൊക്കെ തോന്നുന്ന ആർക്കാണ്? അജ്ഞാനികൾക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ ഒരു പരിതാപകരമായ അവസ്ഥ എന്ത്? എന്നെ മാനുഷ്യനാണെന്ന് കരുതി ഇവരൊക്കെ അവമാനിക്കുന്നു, നിന്ദിക്കുന്നു. എന്താ കഷ്ടം അവർക്ക് പറ്റി? തകരാറ് എവിടെയാണ്? പരംഭാവമജാനന്ദ, എന്റെ പരമമായ അവ്യയവും അനുത്തമവുമായ എന്റെ പരമമായ ഭാവത്തെ അറിയാത്തതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഇങ്ങനെ സമയം വെറുതെ കളയുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്തോളൂ. വിഗ്രഹത്തിൽ പൂജയും വടത്തിലും വിളക്കിലും ഒക്കെ പൂജ ചെയ്യുമ്പോഴൊക്കെ എന്തോ അറിഞ്ഞിട്ട് വേണം. ഭഗവാന്റെ അവ്യയവും അനുത്തമവുമായ രൂപത്തെ, ഭാവത്തെ, തത്വത്തെ അറിഞ്ഞിട്ട് വേണം. അപ്പോൾ കാലക്രമേണ അവിടെ എത്താൻ സാധിക്കും. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം നിന്തിരുവടിയല്ലോ. ഭഗവാൻ എവിടെയായിരിക്കുന്നു? അകത്തും പുറത്തും എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. ശുദ്ധനദ്വയൻ സമൻ.
ശുദ്ധൻ എന്ന് പറഞ്ഞാല് പൂർണ്ണമായ പരിശുദ്ധിയുള്ളവൻ. എന്തുകൊണ്ട്?
മായ മാലിന്യത്താൽ ബാധിക്കപ്പെടാത്തവൻ.
മായയോട് ചേർന്ന് നിൽക്കുമ്പോഴും അവിദ്യാമായയുടെ സ്വാധീനം ഭഗവാനിൽ ഉണ്ടാകുന്നില്ല. അഥവാ ഭഗവത് ഭക്തന്മാർക്ക് അവിദ്യയുടെ സ്വാധീനം ഉണ്ടാകുന്നില്ല.
അദ്വയൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് സമൻ. ഭഗവാൻ എല്ലാവർക്കും സമനാണ്. എന്തുകൊണ്ട്?
സമസ്ത ശരീരങ്ങളിലും ഭഗവാൻ ഒരുപോലെ സന്നിധാനം ചെയ്യുന്നു. ആനയിൽ വലിയ ഭഗവാനുണ്ട്, എറുമ്പിൽ ചെറിയ ഭഗവാനുണ്ട്. ആനയിലും ബ്രഹ്മാവിലും എറുമ്പിലും ഒക്കെ ഭഗവത് ചൈതന്യം ഒരേപോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സമനാണ്. സമോഹം സർവഭൂതേഷു, ഇതിൽ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. സമോഹം സർവഭൂതേഷു അഹം സർവഭൂതേഷു സമ. എല്ലാ ഭൂതങ്ങൾക്കും ഞാൻ സമ, എല്ലാറ്റിലും ഞാൻ സന്നിധാനം ചെയ്യുന്നത് ഒരേപോലെയാണ്. പിന്നെ വണ്ണമുള്ളതും വണ്ണം ചെറുതും നീളം കൂടിയതുമൊക്കെ ശരീരത്തിന്റെ പ്രത്യേകതകളാണ്, ഉപാധിയുടെ പ്രത്യേകതകൾ മാത്രമാണ്. നിത്യൻ നിർമ്മലനേകൻ, ഈ വാക്കുകളൊക്കെ പറഞ്ഞാണ് നിത്യൻ നിർമ്മൽ. ഏതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് പിന്നെ ആലോചിക്കാം. ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. അവിടെ സത്വങ്ങളെന്ന് സൂചിപ്പിച്ചത് ജീവികൾ, ജന്തുക്കൾ. ഇന്നലെ പറഞ്ഞില്ലേ ജന്തു എന്നുള്ള ശബ്ദം? ജനിച്ചിരിക്കുന്ന ശരീരം സ്വീകരിച്ചിരിക്കുന്ന എല്ലാം അർത്ഥം. അതിലുള്ളിൽ വാഴുന്ന ജീവാത്മാവായ നാഥനാണ്. ജീവാത്മസ്വരൂപേണ സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ.
ഭക്താനാം മുക്തിപ്രദൻ, യുക്താനാം യോഗപ്രദൻ, സക്താനാം മുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. നോക്കുക പ്രയോഗത്തിന്റെ ഭംഗി. ഭക്താനാം മുക്തിപ്രദൻ, ഭക്തനെന്താ ആവശ്യം?
മുക്തി മാത്രമേ ഉള്ളൂ. ചില ഭക്തന്മാർക്ക് മുക്തി പോലും വേണ്ട, ഭഗവാന്റെ ഭക്തി മാത്രം മതി.
അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ മുക്തിയെ കൊടുക്കും. യുക്താനാം യോഗപ്രദൻ, യുക്തന്മാർക്ക് യോഗികൾക്ക് യോഗത്തെയാണ്, ആ യോഗത്തെ കൊടുക്കുന്നു. പിന്നെ സക്താനാം ഭുക്തിപ്രദൻ, സക്താനം എന്ന് പറഞ്ഞാല്
ആസക്തിയുള്ളവർ, ഐഹിക വിഷയങ്ങളിലൊക്കെ ആസക്തി. അച്ഛനായിട്ട് ജീവിച്ചത് മതിയായില്ല, ഭർത്താവായിട്ട് ജീവിച്ചത് മതിയായില്ല, ഓഫീസറായിട്ട് ജീവിച്ചത് മതിയായില്ല, ഇങ്ങനെ ആസക്തി പിന്നെയും കിടക്കുന്നു. ശരീരം കൊണ്ട് വയ്യാതായെങ്കിലും മനസ്സ്, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബലമില്ലാതായി അതിനുള്ള ആ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക്, എങ്കിലും മനസ്സ് അതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്നു. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം, ഇന്ദ്രിയങ്ങൾക്കൊന്നും വേണ്ടത്ര ബലമൊന്നുമില്ല, പക്ഷേ മനസ്സിപ്പോഴും അങ്ങനെ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് അർഹിക്കുന്നതാണെങ്കിൽ ഭഗവാൻ അതും ഇരിക്കട്ടെ, പാവം കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് വിചാരിക്കും. സിദ്ധാനാം സിദ്ധിപ്രദൻ, സിദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് സിദ്ധികളെയും കൊടുക്കും ഭഗവാൻ.
തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ.
എന്തുകൊണ്ട് നിരുപമൻ എന്ന് പറഞ്ഞത്? നിരുപമാ റാവു എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ന്യൂസ് കേൾക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവർക്ക്. നിരുപമെന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ മറ്റൊന്ന് ഇല്ലാത്തത്.
നാരായണീതിലെ ആദ്യത്തെ ശ്ലോകത്തിലുണ്ടിത്. എവിടെയാ?
അനുപമിതം. ഉപമിക്കാൻ മറ്റൊന്നില്ല. എന്തുകൊണ്ട്? ഭഗവാനെ പോലെ മറ്റൊന്നുണ്ടെങ്കിലല്ലേ അത് വെച്ചിട്ട് ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഏതിനെങ്കിലും ഉപമിക്കുന്നെങ്കിൽ, കമ്പയർ ചെയ്യുന്നെങ്കിൽ, കമ്പാരിസന് പറ്റിയ കോമൺ ഫാക്ടേഴ്സ് ഏതെങ്കിലും അതിൽ ഉണ്ടാവണം. ഇല്ലാതെ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? പഞ്ചസാരയും ചെറുപയറും തമ്മിൽ എന്തുവാ താരതമ്യപ്പെടുത്തുന്നത്?
വല്ല ബന്ധമുണ്ടോ ആലോചിച്ചു?
ആ സമയത്ത് പഞ്ചസാര ഉപ്പും തമ്മിൽ താരതമ്യപ്പെടുത്തുക. എന്തുകൊണ്ട്? കാഴ്ചയിലൊക്കെ. അപ്പൊ സമാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ താരതമ്യത്തിന് പ്രസക്തിയുള്ളൂ. ഭഗവാന് താരതമ്യപ്പെടുത്താൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ നിരുപമനാണ്.
ഭഗവാൻ എന്തുകൊണ്ട് മൂന്ന് അവതാരം എടുക്കേണ്ടതായിട്ട് വന്നു? ഭഗവാനെ പോലുള്ള പുത്രനുണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഭഗവാനെ പോലെ ഒരു പുത്രനുണ്ടാവാൻ സാധ്യമല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ പറഞ്ഞു, ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും മൂന്ന് തവണ എനിക്ക് ജോലിയായി, ഇനിയെങ്കിലും ഇങ്ങനൊന്നും ആഗ്രഹിക്കരുത്, അതുകൊണ്ട് എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ഒക്കെ ചിന്തിച്ച് സദ്യതിക്ക് ശ്രമിച്ചുള്ളൂ. അത്രയും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് പോലും അത് സാധിച്ചില്ല എന്ന് വസുദേവർ ഒടുവിൽ പരാതി പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. ആരോട്? ആരോടാ പറഞ്ഞ? നാരദരോട്. ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഭഗവാന്റെ മായ കൊണ്ട് വിമോഹിതരായ ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ വയസ്സാം കാലത്തെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി ധർമ്മോപദേശമൊക്കെ തരൂ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രസിദ്ധമായ നിമി നവയോഗി സംവാദത്തെ നാരദൻ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ, നിരുപം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കാനാണ് ഈ ശ്രമിക്കുന്നതെന്ന് മറക്കാതിരിക്കൂ. ഭഗവാന് തുല്യനായിട്ട്, ഭഗവാന് തുല്യമായിട്ട് ഘടകങ്ങൾ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ നിരുപമനാണ്, നിഷ്കളൻ നേരത്തെ പറഞ്ഞതാണ്, കളകൾ ബാധിക്കാത്തവൻ, നിരഞ്ജനൻ അഴുക്ക് ബാധിക്കാത്തവൻ, മായാസംബന്ധമില്ലാത്തവൻ, നിർഗുണൻ നിശ്ചഞ്ചലൻ, നിർമ്മലൻ നിരാധാരൻ. എന്തുകൊണ്ട് നിരാധാരൻ? ഭഗവാനാണ് എല്ലാത്തിനും ആധാരം, അതുകൊണ്ട് ഭഗവാൻ നിരാധാരനാണ്. എന്തുകൊണ്ട്? ഭഗവാന് നിലനിൽക്കാൻ മറ്റൊരാധാരം വേണ്ടി വന്നിരുന്നെങ്കിൽ ആ ആധാരം എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. രണ്ടെണ്ണം ഒന്നിച്ച് ഏകമായിട്ട് നിലനിൽക്കുകയല്ല, അപ്പൊ പല വാക്കുകൾക്കേ പ്രസക്തിയില്ലാതെയാകുന്നു. അതുകൊണ്ട് പരമമായ കാരണത്തിന് മറ്റൊരു കാരണം ഇല്ല. അൺകോസ്ഡ് കോസ് ഫോർ ഓൾ കോസസ്, എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ട് നിൽക്കുന്ന പരമകാരണം. അതുകൊണ്ടാണ് ആ വാക്കവിടെ സൂചിപ്പിച്ചത്. നിഷ്ക്രിയ, അതിനെ താഴെ വരുന്നുണ്ട്, നിഷ്കാരണൻ. നിഷ്ക്രിയ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? നേരത്തെ ഈ സൂചന നമ്മൾ കണ്ടു, ഒരിടത്ത് രാമഹൃദയത്തിൽ കണ്ടു. എന്ത്? ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ തമാശപ്പോഴും പറഞ്ഞു എന്നായിരുന്നു. ഒരു വസ്തു ചെയ്യല്ല, എന്തുകൊണ്ട്? ഭഗവത് ഭാവത്തിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൽ പിന്നെ കർമ്മമില്ല. എന്താ സൂചിപ്പിക്കുന്നത്? ആഗ്രഹപ്രേരിതമാണ് കർമ്മങ്ങൾ, അജ്ഞാനത്തിന്റെ സന്തതികളാണ് കർമ്മങ്ങൾ. സുജ്ഞാനനായ ഭഗവാന് പിന്നെ എവിടെയാണ് കർമ്മങ്ങൾ? ഹരേ കൃഷ്ണ. നിരഹങ്കാരൻ എന്താണ്? താൻ ചെയ്യുന്നുവെന്ന ഭാവം ഇല്ല, അഹങ്കാരം ഇല്ല. അമാനി മാനദോ മാന്യോ, അമാനിയാണ് ഭഗവാൻ, ഞാൻ എന്ന അഭിമാനം ഇല്ലാത്തവനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഭഗവാൻ ആ മാനം കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഭഗവാൻ മാന്യനുമാണ്. അതുകൊണ്ട് ഭഗവാൻ അഹങ്കാരമില്ലാത്തവനാണ്. പിന്നെയോ, സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. ആദ്യമൊക്കെ വായിക്കുന്നവർക്ക് ഇത്തിരി വിമർശനം വരുന്ന ഒരു ലൈനാണ്. സത്യ ജ്ഞാന അനന്ത ആനന്ദ അമൃതാത്മകനാണ് അല്ലെ? സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. സത്യം എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മൂന്ന് കാലങ്ങളിലും ബാധിക്കാതെ അബാധിതമായിട്ട് നിൽക്കുന്ന ചൈതന്യം. ജ്ഞാനം അറിവ്, ചിദ് ഭാവം. അനന്തം വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്നർത്ഥം. ആനന്ദം പറഞ്ഞു കഴിഞ്ഞാണ്. അമൃതം ഒരിക്കലും മരണമില്ലാത്തത്. ആ ഇതൊക്കെ സ്വരൂപമായിട്ടുള്ളവൻ, ആത്മകൻ എന്ന് സൂചിപ്പിക്കുന്ന ഇതൊക്കെ സ്വരൂപമായിട്ടുള്ളവൻ. വിഭു, വിഭു എന്ന് പറഞ്ഞ എന്താണ്? എല്ലാറ്റിനും നിയന്ത്രണമുള്ളവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, പല അർത്ഥമുണ്ട്. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ. സത്ത ചിത്ത ബ്രഹ്മസ്വരൂപനാണ്, സമസ്തേശ്വരനാണ്. സമസ്തേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാർക്കും യോഗേശ്വരേശ്വരൻ എന്ന് ഭാഗവതത്തിൽ കാണുന്നില്ലേ, അത് തന്നെ സൂചന. പിന്നെ അച്യുതൻ മഹേശ്വരൻ അച്യുതൻ, അച്യുതൻ ച്യുതിയില്ലാത്തവൻ, ഒരിക്കലും നാശമില്ലാത്തവൻ. ആദിനാഥൻ അവതാര സ്വരൂപത്തിൽ വിരാട് സ്വരൂപമായിട്ട് ആദ്യം പ്രകടമായ ഭഗവാൻ സർവദേവതാമയൻ, നേരത്തെ പറഞ്ഞാണ് എല്ലാ ദേവതകളിലും കൂടി പ്രകാശിക്കുന്നത് ഇവരെ ചൈതന്യമാണ്. അങ്ങനെയുള്ള നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ള ഒരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം. നിർത്തുന്ന അവിടെ വേണം ആ വായിച്ചിട്ട്. എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം? അങ്ങനെ അന്ധയായ ഞാൻ, അവിടെ അന്ധത എന്തിനെ സൂചിപ്പിക്കുന്നു? അജ്ഞാനമാകുന്ന അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ, അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ അന്ധത്വം സൂചിപ്പിക്കുന്നത് ആ അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. എങ്കിലും ഞാനിതാ ഭഗവാനെ നമസ്കരിക്കും. അപ്പോൾ ഭഗവത് തത്വം അറിയാൻ കഴിയുന്നില്ല, അതിന് വിഷമിക്കുന്നവരെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചോളൂ, ഭഗവത് കൃപ കൊണ്ട് ഭക്തി വർദ്ധിച്ചുകൊള്ളും. അപ്പൊ ചെയ്യുന്ന ഉപാസനകളൊക്കെ ഈ അവബോധത്തോടുകൂടി ചെയ്യുമ്പോൾ കാലക്രമേണ ഉള്ളിൽ ഭക്തി വർദ്ധിച്ചിട്ട് എല്ലാവർക്കും ഇത് സാധിക്കും, ഉറപ്പുവരുത്തും. ഭഗവാനെ വലിയൊരു പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത്. എന്ത്? എത്ര കൂത്രാവി വസിച്ചിടിലും, എവിടെ ഏത് കാലത്ത് എങ്ങനെ വസിച്ചാലും വേണ്ടതില്ല, പൊൽത്തളിരളികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം. എന്താ പ്രാർത്ഥിക്കുന്നത്? നമോസ്തുതേ മഹായോഗൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാം ഭോജേ ജതിസ്യാദനപായിനി. ഉദ്ധവർ ഭഗവാനെ പിരിയുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കാണാതെ പഠിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ട് എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. വസ്തുതേ മഹായോഗൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാം ഭോജേ ജതിസ്യാദനവായി. അളവില്ലാത്ത നിരപേക്ഷമായ ഭക്തി ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഉണ്ടാകട്ടെ. ഇതറിയാൻ വലിയ തത്വജ്ഞാനമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉള്ള ശുദ്ധമാവട്ടെ, ശുദ്ധമാകുമ്പോൾ തന്നെ അവിടെ ജ്ഞാനവും ഭക്തിയൊക്കെ വന്നുകൊള്ളും. ഉള്ളിൽ കനത്ത മതമാത്സര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ത് വേണം? ഭഗവത് നാമത്തെ ജപിച്ചുകൊള്ളൂ. മുഴുവൻ ശുദ്ധമായിട്ട് നാമം ജപം തുടങ്ങാൻ കാത്തിരിക്കണ്ട, അത് പലപ്പോഴും നടക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? അല്പം ഒരു ഇത് കിട്ടുമ്പോൾ അവിടെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ, ബാക്കിയൊക്കെ സാധിച്ചുള്ളൂ. അല്ലേ? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോ അങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്നുള്ള ഓരോരുത്തരും ചിന്തിച്ചോളൂ. ഇതൊക്കെ ഉദ്ദേശം അതാണ്. രജസ്തമോ ഗുണങ്ങളും അതിനനുസരിച്ചുള്ള വാസനകളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് റൂട്ട് ഔട്ട് ചെയ്യണം. അതിനെന്ത് വേണം? ആദ്യം സത്വഗുണത്തെ കൊണ്ട് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സത്വഗുണവും ഇല്ലാതെയാകും. അല്ലെ? തെങ്ങിന്റെ മുള്ളെടുക്കാൻ നാരകത്തിന്റെ മുള്ളെടുത്തിട്ട് രണ്ടു മുള്ളും കൂടി ഉപേക്ഷിക്കുന്നത് പോലെ എന്ന് ഭാഗവതം. സത്വഗുണവും ഗുണം എന്നർത്ഥത്തിൽ ബന്ധിക്കുന്നതാണ്, പക്ഷേ അത് നമ്മെ ഉയർത്തുന്ന ഗുണമാണ്, താഴ്ത്തുന്നതല്ല. ഗുണം എന്നുള്ളതിന് അർത്ഥം തന്നെ ഗുണിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെയുണ്ട് അർത്ഥം. പക്ഷേ സത്വികഭാവത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഭഗവത് തത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കാലക്രമേണ സത്വഗുണം പൂർണ്ണമാകുമ്പോൾ അത് സത്വഗുണത്തെയും ഇല്ലാതെയാക്കും. ഭാഗവതത്തിൽ പറയുന്ന ഉദാഹരണം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാട്ടിൽ മുളകൾ കൂട്ടി ഒരഞ്ഞിട്ടുണ്ടാകുന്ന അഗ്നിയിൽ ആ മുളകളും കൂടി നശിക്കും. അല്ല, ഇവിടുന്നാണല്ലേ ഈ അഗ്നി വന്നത്, അതുകൊണ്ട് ഇത്ര മുളകളെ ഒഴിവാക്കുക. ഇതുപോലെയാണ് സത്വഗുണം ഉള്ളിൽ വളർന്നു കഴിയുമ്പോൾ സത്വഗുണത്തെയും അത് ഇല്ലാതെയാക്കിക്കൊള്ളും. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. പക്ഷെ രജസ്തമോ ഗുണങ്ങളെ ഇല്ലാതാക്കുന്നത് സ്വാഭാവികമായിട്ട് നടക്കില്ല. പിന്നെന്ത് വേണം? നമ്മുടെ ബോധപൂർവമായ ശ്രമം തന്നെ വേണം. അപ്പൊ ക്ഷേത്ര ദർശനം, ഉപവാസം, തീർത്ഥാടനം, പൂജ, ജപം ഒക്കെ എന്തിനു സഹായിക്കണം? ഇതിനെയൊക്കെ കാമക്രോധ ലോഭമോഹ ഇല്ല വീതരാഗ ഭയക്രോധ കഴിഞ്ഞ ദിവസം നമ്മൾ ഗീത ക്ലാസ്സിൽ പഠിച്ചു. വീതരാഗ ഭയ ക്രോധ സ്ഥിതധീർമുനി ഉച്ചതേ. ഗീത ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു സ്ഥിരമായിട്ട്, ഞായറാഴ്ച ഒരു 2 മണിക്കൂർ എന്നതിന് ചെലവാക്കൂ. ആ ശനിയാഴ്ച വേണ്ടവർക്ക് അവിടെയാകാം അല്ലേ, പഠിക്കൂ. വീതരാഗ ഭയ ക്രോധ, രാഗഭയക്രോധങ്ങൾ ഇല്ലാതെയാകണം. ഈ നമ്മൾ ചെയ്യുന്ന ഉപാസനകൾ മുഴുവൻ അതിന് നമ്മെ സഹായിക്കണം. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. പുൽത്തളിരടികളിൽ അക്കം വരാതൊരു ഭക്തി ഉണ്ടാകവേണമെന്നൊഴിഞ്ഞ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. എനിക്കത് തരണേ, ഇത് തരണേ, മുക്തി തരണേ എന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത്. പിന്നെ ഒരിക്കലും ഇളകാത്ത ഭക്തി തരണേ. അത് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. പിന്നെ ഭഗവാനെ സ്തുതിച്ചു, പേരുകളൊക്കെ പറഞ്ഞ് നമസ്കരിച്ചു, എന്നിട്ട് ആ സ്തുതിയുടെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു. പുത്രാർത്ഥി ജപിക്കൽ നല്ല പുത്രന്മാരുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് സീതാ സ്വയംവരത്തിന് നമ്മൾ തയ്യാറെടുക്കുന്നത്. സീത ആരാണെന്ന് സൂചിപ്പിച്ചു. എന്ത്? നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് സീതാ സ്വയംവരം. സീതയെ സ്വീകരിക്കുന്ന ഭാഗമൊക്കെയാണ് കാണുന്നത്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദമോച നേത്രം മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. എന്താ സൂചിപ്പിക്കുന്നത്? ഭഗവാനെ നന്നായിട്ടൊന്ന് നോക്കി, ഇങ്ങനൊന്ന് നോക്കി എന്നർത്ഥം. അപ്പം ഈ കണ്ണുകളാകുന്ന മറ്റേ കൂളപ്പൂക്കളെ കൊണ്ടൊരു മാല ചാർത്തി എന്നാണ് കവി അതിന് ഭാവിച്ചത്. എത്ര സുന്ദരമായൊരു ഭാവനയാണെന്ന് നോക്കൂ. അതിങ്ങനെ നോക്കി എന്തുകൊണ്ടാ? സീതാദേവി ഭഗവാന്റെ മുട്ടിന്റെ അവിടെ വരെ ഉള്ളൂ ആള്. അപ്പൊ ശരിക്കും ആളിനെ ഒന്ന് കാണണമെങ്കിൽ എന്ത് വേണം? മാലയിടുന്നതിന് മുമ്പ് എന്തോ കോന്തനാന്നൊന്ന് നോക്കണ്ടേ? അതിനൊന്ന് നോക്കിയതാ ഇങ്ങനെ. അതിനെ കവി ഭാവിച്ചത് എങ്ങനെ, ഭാവന കൊടുത്തത് എങ്ങനെയാണ്? നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ, ആദ്യം അത് കഴിഞ്ഞിട്ട പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. വാൽമീകി രാമായണത്തിൽ ഇവർ തമ്മിൽ നേരത്തെ ഒന്ന് കാണുന്ന ഒരു രംഗമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എഴുത്തച്ഛൻ അവിടെയൊക്കെ ഒഴിവാക്കിയിരുന്നു. രസകരമായ ഒരു രംഗമാണ് അതെന്നാൽ അല്ലേ. ദേവി ഇങ്ങനെ പുഷ്പമൊക്കെ പറിച്ച് അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുളത്തിൽ ജലാശയത്തിൽ സീതാദേവിയുടെ പ്രതിബിംബം കണ്ടു അത്രേ. അപ്പൊ ശ്രീരാമൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദേവി കണ്ടപ്പോൾ ദേവിക്കൊരു ലജ്ജയൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഓടിപ്പോയി എന്നൊക്കെ വാൽമീകി രാമായണത്തിലൊരു സൂചനയുണ്ട്. എഴുത്തച്ഛന്റെ രാമനും സീതയും അങ്ങനെയൊന്നും കണ്ടുമുട്ടിയിട്ടൊന്നുമില്ല, അപ്പോഴാ കാണുന്നത്. ഒരു ചെറിയ അപകടം ഉണ്ടായതെന്താ? മാല ഇടാൻ ഇത്തിരി വിഷമിച്ചു, ഇത്രയേ ഉള്ളൂ ആളെ. കഴുത്ത് ശ്രീരാമൻ അങ്ങനെ നല്ല പൊക്കമുണ്ട്, 16 വയസ്സേ ഉള്ളെങ്കിലും നല്ല പൊക്കമുണ്ടായിരുന്നു. സീത ഇത്രയേ ഉള്ളൂ, എങ്ങനെയാ മാലയിടുന്നത്? അപ്പൊ ലക്ഷ്മണൻ പുറകെ നിന്നൊന്ന് തോണ്ടി എന്നാണ് പറയുന്നത്. ചേട്ടാ ഒന്ന് കുനിഞ്ഞു കൊടുക്കൂ, എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനിയും കുനിഞ്ഞു കൊടുത്തേ ഒക്കൂ. എന്നാ ഇപ്പോഴേ അങ്ങോട്ടൊന്ന് കുനിഞ്ഞു കൊടുത്തോളൂ ചേട്ടാ എന്ന് ലക്ഷ്മണൻ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തപ്പോഴാണ് ഭഗവാൻ തല. സീതാദേവി ഇങ്ങനെ മാലയും കൊണ്ട് നിൽക്കുകയാണ്, ഇതെങ്ങനെ അല്ലേ, എനിക്ക് നല്ല സ്റ്റെപ്പും വെച്ച് കയറണം. അപ്പോൾ ഭഗവാൻ നന്നായിട്ടൊന്ന് കുനിഞ്ഞു കൊടുത്തു. ഭാര്യമാരുടെ മുമ്പിൽ കുനിയുന്നത് ആരാ തുടങ്ങി വെച്ചപ്പോഴ് വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമ. എന്താ സുന്ദരമായ ഭാവനയാണ് നോക്ക്, ആ സാഹിത്യം ആസ്വദിക്കുക നന്നായിട്ട്. അപ്പൊ പിന്നെ ഏതായാലും പെട്ടെന്ന് വിവാഹമൊക്കെ നടത്തുമോ? അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ കൂടെ ഇനി എന്തിനാ വേറെ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു വന്ന്? പേപ്പറിൽ കൊടുക്കാനും ഇന്റർനെറ്റിൽ മാട്രിമോണിയലിൽ കൊടുക്കാനും ഒന്നും മെനക്കെടണ്ട. ഇവിടെ അവിടെയുണ്ട് ഇനി 3 പിള്ളേര്, ഇവിടെയുണ്ട് ഒരാൾ കൂടെ തന്നെ വന്നിട്ടുണ്ട്, ഇവിടെയുണ്ട് 3 പേര്, അവരെയൊക്കെ കൂടെ തമ്മിൽ അങ്ങോട്ട് ബന്ധിപ്പിച്ചാൽ എന്താന്ന് തോന്നി, നല്ല ഐഡിയ. പക്ഷെ അത് ഇനി അങ്ങോരറിയാതെ ചെയ്യണ്ട, ഒരുത്തനെ പിടിച്ചിങ്ങനെ കെട്ടിച്ചു, അതിന്റെ കുഴപ്പങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. എന്നാ ഇനി ബാക്കിയുള്ളവരെ 3 പേരെ അങ്ങനെയുള്ള കുഴപ്പം ഉണ്ടാക്കിയെന്ന് ഒരു പേര് ദോഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജനകൻ എഴുത്തൊക്കെ കൊടുത്തയച്ചു. അവിടെ കേട്ടപ്പോ അവർക്ക് സന്തോഷമായി, എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. വിവാഹമൊക്കെ ഭംഗിയായിട്ട് അങ്ങോട്ട്, ആരാരെയൊക്കെ കല്യാണം കഴിച്ചു എന്നറിയാമല്ലോ, ഇനി വിശദീകരിക്കണ്ടല്ലോ. ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഊർമിളയൊക്കെ അവരൊക്കെ സ്വീകരിച്ചു. എല്ലാവരും കൂടി തിരിച്ചു വരുന്ന വഴിക്കാണ് ഭാർഗവ ഗർവ ഭംഗം. ആരാ ഭാർഗവൻ? പരശുരാമനാണ്. പരശുരാമനെ കാണുന്ന രംഗമാണ് പിന്നീട് കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഈ സീതാദേവിയുടെ തത്വം ഇത് മനസ്സിലാക്കൂ എന്നർത്ഥം. എന്താണ്? സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിന്റെ സഹായം കൂടിയേ കഴിയൂ. അങ്ങനെ മനസ്സിനെ സ്വീകരിക്കുന്നതാണ് എന്ത് സൂചിപ്പിക്കുന്നത്? സീതാസ്വയംവരം എന്ന് പറയുമ്പോൾ മനസ്സിനെ സ്വീകരിക്കുന്നതാണ്. ഇത് അങ്ങോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധിച്ചാൽ. വളരെ സന്തോഷമായിട്ട് മനസ്സ് ആരുടെ കൂടെ നിന്നിരുന്നു? രാമന്റെ കൂടെ തന്നെ നിന്നിരുന്നു. ഏതുവരെ? സ്വർണവർണം പൂണ്ട മാനിനെ കാണുന്നതുവരെ. കണ്ടപ്പോ എന്തുണ്ടായി? രാമനിൽ നിന്ന് മനസ്സ് കാമനിലേക്ക് മാറി. അവിടെ മുതൽ ആ അപകടങ്ങളുടെ പരമ്പര. അപ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണ്? മനസ്സ് വിഷയങ്ങളിലേക്ക് പോകാതെ എപ്പോഴും ഭഗവാനിൽ തന്നെ നിർത്തണം. ഇതാണ് സന്ദേശം നമുക്ക് കിട്ടുന്നത്. മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. മനസ്സിനെ ബുദ്ധിയെ എവിടെയാണ് നിർത്തേണ്ടത്? ഭഗവത് തത്വത്തിൽ നിന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം. അത് ഉറച്ചു നിന്നില്ലെങ്കിൽ വരുന്ന അപകടമാണ് സൂചിപ്പിക്കുന്നത്. രാമനിൽ നിന്ന് കാമനിലേക്ക് പോയ മനസ്സ് ആർക്കടിമപ്പെട്ടു? ആർക്കാ അടിമപ്പെട്ടത്? രാവണന് അടിമപ്പെട്ടു. രാവണൻ വന്ന് മോഷിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് എന്താണ്? രാവണൻ എന്തിന്റെ പ്രതീകമാണ്? രജോഗുണത്തിന്റെ പ്രതീകമാണ്. ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടിയിട്ട് ദാഹിക്കുന്നു രജോഗുണം. അത് 10 ഇന്ദ്രിയങ്ങളിലും കൂടി ഈ വിഷയഭോഗം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പേരിട്ടത്? ദശമുഖൻ എന്ന് പേരിട്ടു. നേരത്തെ പറഞ്ഞ ആരായിരുന്നു? ദശരഥൻ. ഇതോ ദശമുഖൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 5 തലകൾ ഇങ്ങനെ നിൽക്കുന്നു എന്നല്ല. നമ്മുടെ ഗുരുദേവൻ രാമായണ തത്വം എഴുതിയിരിക്കുന്നതിൽ എഴുതുമെന്ന് ആലോചിച്ചു നോക്കൂ. രാവണൻ വഴിയിൽ കൂടെ ഒന്ന് ഇറങ്ങി നടക്കുന്ന അവസ്ഥ. ഒന്ന് ജലദോഷം വന്നാൽ രാവണൻ തുമ്മുന്ന ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നമുക്ക് ഒരു മൂക്കും. അപ്പൊ രാവണന്റെ 10 തല എന്നൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? കഥയിൽ കൂടി ചമൽക്കാരത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതൊക്കെയാണ് ഇതൊക്കെ. 10 ഇന്ദ്രിയങ്ങളിലും കൂടി ഭോഗേച്ഛ തീരാതെ വിഷയകാമനകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. അത് ഈ രാവണനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുകയൊന്നും വേണ്ട അല്ലേ? ആ 10 ബാർബർമാർ ഒരുമിച്ചിരിക്കണം മുടിവെട്ടാനേ. ഇതൊക്കെ വെറുതെ കഥയിൽ കൂടി സൂചിപ്പിക്കുന്നതാണ്. ഇത് 10 മനസ്സിലായല്ലേ? 10 തലയൊക്കെ അതിന്റെ പ്രതീകങ്ങളാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലും കൂടി വിഷയഭോഗം ചെയ്തിട്ടും മതിയാവാത്ത മനസ്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ, വിഷയങ്ങൾ എത്ര അനുഭവിച്ചാലും മതി എന്ന തോന്നൽ ഉണ്ടാവില്ല തന്നെ. നാണമില്ലാതെ മകനോട് ചെന്ന് യൗവനം കടം വാങ്ങിച്ചു ആരേ? ഹേയാദി. മറ്റു മക്കളൊന്നും തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മകൻ മാത്രം ശരി ആയിക്കോട്ടെ, അച്ഛന്റെ ആഗ്രഹമല്ലേ, നമ്മളല്ലാതെ ആരാ നടത്തുക? സാധാരണ തിരിച്ചാ പറയാറുള്ളൂ അല്ലേ, മക്കളുടെ ആഗ്രഹമല്ലേ, നമ്മളല്ലാതെ ആരാ ചെയ്യാന്നാണ് സാധാരണ പറയുന്നത്. ഇവിടെ പറഞ്ഞ എന്താണ്? അച്ഛന്റെ ആഗ്രഹമല്ലേ, നമ്മളല്ലാതെ ആരാ സാധിക്കുക? ഒരു മകൻ മാത്രം അതിന് തയ്യാറായി. യദുവൊന്നും സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ശാപം കിട്ടിയത്. യദുവിനൊന്നും രാജാധികാരമില്ലാതെ പോകട്ടെ. പക്ഷെ ഭഗവാൻ ആ വംശമാണ് അവതരിക്കാൻ തിരഞ്ഞെടുത്തത്. നോക്കൂ, അപ്പോൾ കാമഭോഗം വിഷയം അനുഭവിച്ച് മതി എന്ന തോന്നൽ ഉണ്ടായിട്ട് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. ധാരാളം കഥകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, സൗഹര്യയുടെയും പുരൂരവസിന്റെയും ഒക്കെ. ഉർവശിയുടെ അധരാമൃതം പാനം ചെയ്ത് മതി വരാതെ നാണം കെട്ട ഉർവശിയുടെ പുറകെ പോയിട്ടൊടുവിൽ വിലപിക്കുന്ന ഭാഗം അതിനെന്താ പറയുക? ഐളഗീത. ഐളജ്ഞ സൂചിപ്പിക്കുന്ന ഇളാപുത്രനായ പുരൂരവസ്സിനെയാണ്. ഐള തിരിച്ചറിവ് ഉണർന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, അയ്യേ ഞാൻ രാജാവാണെന്നും അച്ഛനാണെന്നും ഒക്കെ മറന്നിട്ടാണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അപ്പൊ എന്താ സൂചിപ്പിക്കുന്നത്? രാവണനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? മനസ്സ് വിഷയത്തിലേക്ക് തിരിഞ്ഞു. അതാ മാൻ വന്നത് എങ്ങനെയായിരുന്നു? സ്വർണവർണം. എന്താ സ്വർണമെന്ന് സൂചിപ്പിക്കുന്നത്? അല്ലെ, ശ്രീരാമകൃഷ്ണദേവൻ പറയാറില്ലേ, കാമിനീ കാഞ്ചനങ്ങൾ, മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കൂടി ചേർത്താണ് ഭഗവാൻ ആ വാക്ക് ഉപയോഗിച്ചത്, കാമിനീ കാഞ്ചനങ്ങൾ. സ്വർണവർണം പൂണ്ടത് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ ലോകത്തിന് അന്നും മനുഷ്യനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദ വേ അബദ്ധ സഞ്ചാരം ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കാൻ അന്നും കാമിനീ കാഞ്ചനങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു സീതയുണ്ടെന്ന് കേട്ടോ, ചേട്ടത്തിയാക്കാൻ പറ്റിയ ഒരു സീത അവിടെ ഉണ്ടെന്ന് കേൾക്കാത്ത താമസം ചന്ദ്രഹാസം എടുത്തോടിയില്ലേ. സീതയേക്കാൾ സൗന്ദര്യമുള്ള എത്രയോ പേര് അരമനയിൽ ഇങ്ങനെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മതിയാണ്. എന്താ സൂചിപ്പിക്കുന്നത്? രജോഗുണത്തിനടിമപ്പെട്ട മനസ്സ് എത്ര ഭോഗം അനുഭവിച്ചാലും മതി എന്നുള്ള ഭാവത്തില്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിത. ബലാദിവ നിയോജിക്കുന്ന, ആരോ പുറകിൽ നിന്ന് ബലാത്കാരമായിട്ട് തള്ളിവിട്ടാൽ എന്നതുപോലെ അനിച്ഛന്നപി. അല്ലെ, നമ്മളെപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരേ ഒരു ജീവി ഭൂമുഖത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന്. ഇത് അതക്കേന പ്രയുക്തോയം പ്രോംപ്റ്റഡ് ബൈ ഹൂം, ആരാൽ പ്രേരിതമായിട്ടാണ് ഇത് സംഭവിക്കുക? ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, ശ്രീ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിഹ വൈരിണം. എന്താ അതിന് കാരണം? കാമേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. അത് പറയാനിട്ടാണ് ഇത് ആ ശ്ലോകം മന്ത്രം പറഞ്ഞത്. രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കാമവും ക്രോധവും. രജോ ഗുണ ആരുടെ രജോ ഗുണത്തിന്റെ പ്രതീകമാണ്? രാവണൻ. സത്വഗുണത്തിന്റെ പ്രതീകമാണ് അതേ കുലത്തിലുണ്ടായ വിഭീഷണൻ. തമോ ഗുണത്തിന്റെ പ്രതീകമാണ് അവിടെ തന്നെ കുംഭകർണൻ. അപ്പൊ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ഒരേ കുടുംബത്തിലുണ്ടെന്ന് പറയുമ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ചിത്തത്തിൽ തന്നെയാണ് ഈ മൂന്ന് ഭാവങ്ങൾ നിലനിൽക്കുന്നത്. രജോ ഗുണത്തിനടിമപ്പെട്ട് എത്ര ഭോഗങ്ങൾ, ഭോഗചിന്ത, വിഷയചിന്ത വർദ്ധിച്ചു വരുമ്പോൾ മനസ്സിലാക്കണം, എന്ത്? നമ്മുടെ ഉള്ളിൽ രാവണൻ അഥവാ രജോ ഗുണം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു, സൂക്ഷിക്കണം. അപ്പോൾ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കണം. ഈ പാഠമാണ്. മനസ്സിനെ സ്വീകരിക്കാതെ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? സംസാരത്തിൽ വ്യവഹരിക്കണമെങ്കിൽ മനസ്സ് കൂടിയേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സീതാദേവിയെ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? പുരുഷൻ തന്നിൽ തന്നെ അടങ്ങിയ പ്രകൃതിയെ പ്രത്യേകമായിട്ട് സ്വീകരിക്കുന്നതിന്റെ പ്രതീകമാണ് ഭാര്യാസ്വീകാര്യം. ആദ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെങ്ങനെയാണ് ഉണ്ടായത്? ഭാഗവതം കേട്ടിട്ടുള്ളവർക്കറിയാം അല്ലേ. ബ്രഹ്മദേവൻ തന്റെ ശരീരത്തെ പുരുഷനും സ്ത്രീയുമായിട്ട് വിഭജിക്കുകയായിരുന്നു എന്ന്. സ്വയംഭുവ മനു എന്ന പുരുഷനായിട്ടും ശതരൂപാദേവി എന്ന സ്ത്രീയായിട്ടും, എന്നിട്ട് അവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് മൈഥുനം വഴി കുട്ടികളെ സൃഷ്ടിക്കുന്ന പരമ്പരയ്ക്ക് തുടക്കമിടുന്നത്. അതുകൊണ്ടാണ് മിഥുനം എന്ന് സൂചിപ്പിക്കുന്നത് എന്ന്. അല്ല, ഇന്നും ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടായത്? ഒരേ ശരീരത്തിൽ നിന്നാണ്. അപ്പൊ തന്നിൽ തന്നെയുള്ള പ്രകൃതിയുടെ സ്ഥൂലമായ ആവിഷ്കാരത്തെയാണ് ഭാര്യ സ്വീകാര്യം, ശ്രീരാമനായാലും നമ്മളൊക്കെ ആയാലും സംഭവിക്കുന്നത്. അപ്പോൾ ഭാര്യയോടുകൂടിയേ സൃഷ്ടി നടക്കുകയുള്ളൂ എന്ന് ശതരൂപാദേവിയെ സ്വയംഭൂമനുവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മെ മനസ്സിലാക്കി. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് തന്റെ പ്രകൃതിയാകുന്ന സാധനമാണ് മനസ്സ്. നല്ലൊരു ഉദാഹരണം ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്, ഈ കല്യാണ മണ്ഡപങ്ങളിൽ ഊണ് കഴിക്കാൻ മാത്രമായിട്ട് ചിലർ കൂടും. അപ്പൊ കല്യാണ മണ്ഡപത്തിലും ഡൈനിങ് ഹാളിലും ഒക്കെ ഇങ്ങനെ കാര്യമായിട്ടൊക്കെ നിൽക്കും. അപ്പം വരനെ പാർട്ടിക്കാരാണ് കല്യാണം നടത്തുന്നതെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് വിചാരിക്കും. അപ്പൊ വരന്റെ കൂട്ടരെന്ന് വിചാരിക്കും, പയ്യന്റെ കൂട്ടിൽ അവരൊക്കെ വന്നില്ല, അവരാരെങ്കിലും ആയിരിക്കും അല്ലോ എന്ന് അന്വേഷിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആശാൻ അവിടുന്ന് മുങ്ങും. ഇതേപോലെയാണ് മനസ്സ്. വധുവിന്റെ പാർട്ടിയെന്നും വരന്റെ പാർട്ടിയെന്നും ഒക്കെ ഭാവിച്ച് അവിടെ എവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കും. പക്ഷെ ഇവനാര് എന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ മനസ്സ് അവിടുന്ന്. അതുകൊണ്ടാണ് സീതാദേവിയെ, അല്ലെങ്കിൽ സീതാദേവിക്ക് മറ്റുള്ളവരെ പോലെ ഒരു ജന്മമൊക്കെ പറഞ്ഞുവിടായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ യാഗത്തിന് വേണ്ടിയിട്ട് കുഴിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടി, തിരിച്ചു ഭൂമിയിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വരവിനും പോക്കിനും അങ്ങനെ ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. മനസ്സിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായ ധാരണകളൊന്നും സാധ്യമല്ല എന്നൊക്കെ സൂക്ഷ്മമായിട്ട് ഈ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നർത്ഥം. ഏതായാലും ഇവരെ തമ്മിലെ ബന്ധിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ യാത്രയൊക്കെ ആയി. പിന്നീടാണ് സൂചിപ്പിക്കുന്നത് ഭാർഗവ ഗർവ ഭംഗം. അപ്പൊ അങ്ങോട്ട് പോയ വഴിക്ക് ദുശ്ശകുനമൊക്കെ കണ്ടു തുടങ്ങി. ദുർനിമിത്തങ്ങൾ എന്നാണ് ദുശ്ശകുനം എന്നല്ല പറഞ്ഞു, പിന്നെ ദുർനിമിത്തങ്ങളെ കണ്ടു. അപ്പൊ ദശരഥൻ ഒരു സംശയം, എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? ചെറിയൊരു സംഭവമൊക്കെ ഇപ്പൊ ഉണ്ടാകും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയല്ല. ആദ്യം ഭീതി ഉണ്ടാകും, പിന്നീട് അഭയമൊക്കെ ഉണ്ടാകും. പേടിക്കണ്ട, ഖേദമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ കാണുന്നത്? പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീരത നിഭ നിർമ്മലവർണത്തോടും. നീല നീരത പറഞ്ഞ എന്താ അർത്ഥം? ദം വരെ ദം ഏതിന്റെ എങ്കിലും കൂടി ദം എന്ന് വന്നാൽ കൊടുക്കുന്നത് എന്നർത്ഥം അല്ലേ. കാമദം എന്ന് പറഞ്ഞാൽ കാമത്തെ കൊടുക്കുന്നവൻ. നീരദം, കാലിന് നീരിനെ കൊടുക്കുന്നവൻ. നീരെന്ന് പറഞ്ഞെന്താ? ജലം. അപ്പം നീരദം എന്ന് പറഞ്ഞെന്താ? മേഘം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം വാക്കുകളെ. നീല നീരത നിഭം, നല്ല കാർമേഘത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാർഗവാനലസമൻ ബിടവാഗ്നിക്ക് തുല്യനായിട്ടുള്ളവരാണ്. കാട്ടിലുള്ള അഗ്നി, സമുദ്രത്തിലുള്ള അഗ്നി, അല്ല സമുദ്രത്തിലൊക്കെ അഗ്നി എന്ന് ഉണ്ടെന്ന് പറയും, അതിനെയാണ് ബിടവാഗ്നി ബിടവാനലൻ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന്. ആ ഭഗവാൻ ഇങ്ങോട്ട് വന്നു. എങ്ങനെ? ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധസം വീണ് നമസ്കാരവും ചെയ്താൻ. ആദ്യം നേരെ പോയി ദശരഥനാണ് നമസ്കരിച്ചത്. എന്തുകൊണ്ട്? പിള്ളേർ കല്യാണമൊക്കെ കഴിഞ്ഞു വരികയാണ്, അവരെ ഉപദ്രവിക്കരുതേ എന്നൊക്കെ പറഞ്ഞു പോയി ശരണം പ്രാപിച്ചു. അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തേ ഇല്ല. എന്താ പറഞ്ഞത്? ക്ഷത്രിയാന്തകാ പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാവിഭോ. ജമദഗ്നിക്കും രേണുകയ്ക്കും ഉണ്ടായ മകനാണ് ഭാർഗവരാമൻ. അതിന്റെ കഥയൊക്കെ ഭാഗവതത്തിലുണ്ട്, എങ്ങനെയാണ് മാറിപ്പോയത്, എന്റെ ജപിച്ചു വെച്ചിരുന്ന ഇത് മാറി കഴിച്ചതും ഒക്കെ കഥയൊക്കെ ഭാഗവതത്തില് സൂചിപ്പിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഏതായാലും പോയി ഭഗവാൻ നമസ്കരിച്ചു, പക്ഷെ അതൊന്നും അദ്ദേഹം കേട്ടില്ല. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല് നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. ഞാൻ അറിഞ്ഞു നിനക്ക് വില്ലിനോട് വലിയ വൈഭവമുണ്ടെന്ന്. കാരണം എന്തുകൊണ്ട്? നീ ഇപ്പൊ അവിടെ പോയി വില്ലൊടിച്ച കഥയൊക്കെ ഞാൻ കേട്ടു. നീയല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം. ശൈവജാപം നീ ഒടിച്ചത് വലിയ മിടുക്കായിട്ടൊന്നും പറയണ്ട. പിന്നെ എന്റെ കയ്യിൽ ഇതാ വൈഷ്ണവജാപം ഇരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്നെടുക്കൂ. ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ നീ ക്ഷത്രിയനാണെങ്കിൽ ഇതെടുത്തിട്ട് ഒന്ന് യുദ്ധം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മില് അരക്കൈ നോക്കാം. അല്ലെങ്കിലോ? അല്ല എങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട്, ഇല്ല സന്ദേഹം. തീർച്ചയായിട്ടും അടുത്ത കോഴ്സ് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാറ്റിനെയും കൂടെ ഞാൻ വകവരുത്തും. എന്തുകൊണ്ട്? ക്ഷത്രിയകുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ അല്ലേ? എണ്ണിക്കൊണ്ടിരൂപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാതെ ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി അല്ലെ അവതാര സ്തോത്രത്തില് സൂചിപ്പിക്കുന്നത് അല്ലേ? 21 പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയന്മാരെ വധിച്ചു. എന്തുകൊണ്ട്? ഭൂഭാരം വർദ്ധിക്കാൻ ക്ഷത്രിയന്മാരുടെ ദുഷ്കൃതി, ഭരണീയരുടെ ദുഷ്കർമ്മങ്ങൾ വർദ്ധിച്ചു. ഈ അങ്ങനെ വരുമ്പോൾ ഉള്ള ആ നിഷ്കാസനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം പലപ്പോഴും സൂചിപ്പിക്കും. പലപ്പോഴും സംശയം വരുന്നതാണ്, നിരപരാധികളായവരെയൊക്കെ വധിച്ചില്ലേ? ഇല്ല, കംസവധം നടക്കുന്നിടത്ത് സൂചിപ്പിക്കും. കംസനെ കൃഷ്ണൻ വധിച്ചു എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഭാഗവത്തിൽ ആ ഭാഗത്ത് പറയുന്നത് എന്താണ്? സ്വന്തം കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു, അഹങ്കാരത്തിന്റെ ഫലം സംഭവിക്കണം, അതിനാരെങ്കിലും ഒരാൾ നിമിത്തമാകണം. ഇറ്റ് സോ ഹാപ്പൻഡ് കൃഷ്ണനായി. ഓരോരുത്തരും അനുഭവിക്കുന്ന അവരവരുടെ കർമ്മങ്ങളുടെ ഫലമാണ്, കംസനായാലും അല്ലാതുള്ളവരൊക്കെ ആയാലും. അപ്പൊ ഈ ക്ഷത്രിയ കുലാന്തകൻ ഇവരെയൊക്കെ വധിച്ചു എന്ന് പറയുമ്പോൾ അവരവരുടെ കർമ്മദോഷം, അവരവരുടെ ദോഷം ചെയ്തതുകൊണ്ടാണ്. ക്ഷോണിയും ഭാരമൊന്ന് വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറിഞ്ഞോദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞതു. അപ്പോൾ പ്രകൃതിയിലുണ്ടായ ചലനത്തെ ഇതെങ്ങനെ സാധിക്കുന്നു? മഹാത്മാക്കൾക്ക് മനോബുദ്ധ്യാദികളുടെ തലത്തിൽ നിന്ന് ഉയർന്ന് സമഷ്ടി മനോബുദ്ധ്യാദികളുമായിട്ട് താരതമ്യം പ്രാപിക്കുമ്പോൾ അവരുടെ ഓരോ ചലനവും പ്രകൃതിയിൽ പ്രകമ്പനമായിട്ട് അനുഭവിക്കുന്നു. 5 വയസ്സ് കഴിഞ്ഞ ധ്രുവകുമാരൻ തപസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് വായു സ്തംഭിച്ചുപോയി? സമഷ്ടി പ്രപഞ്ചത്തിൽ അതിന്റെ പ്രകമ്പനം, അതിന്റെ വൈബ്രേഷൻ ഉണ്ടായി. ഇത് മഹാത്മാക്കൾക്ക് സാധിക്കും, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ് മറുപടി അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. കൊച്ചു പിള്ളേരോടൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വന്നാല് എങ്ങനെ? ജരാസന്ധനോട് യുദ്ധത്തിന് 3 പേരും കൂടെ ചെന്നപ്പോ എന്താ പറഞ്ഞത്? ആരൊക്കെയാ യുദ്ധത്തിന് പോയത്? ഭഗവാനും ഭീമനും അർജുനനും കൂടാണ് പോയത് എന്നത്. എന്ത് വേഷത്തിലാ പോയത്? ബ്രാഹ്മണ വേഷത്തിലാണ്. അപ്പൊ ജരാസന്ധനോട് ദ്വന്ദ്വയുദ്ധം ഭിക്ഷയായിട്ട് ചോദിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. വന്ന് നോക്കിയിട്ടുടനെ പറഞ്ഞെന്താണ്? അർജുനനെ നോക്കിയിട്ട് പാവം ചിന്ന കുളന്തെ, ഇവനെ ഞാൻ എന്താ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇവൻ തീരും, അതുകൊണ്ട് ഇവനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷ്ണനെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു, ഇവനുമായിട്ട് യുദ്ധം ചെയ്താൽ എനിക്ക് നാണക്കേടാണ്, എന്തുകൊണ്ട് എത്രയോ തവണ തോറ്റോടിയ സാധനമാണ്, അതുകൊണ്ട് അവനോട് ഞാൻ യുദ്ധത്തിലില്ല. അപ്പോഴാണ് പിന്നെ മൂന്നാമത്തെ ആളിനെ നോക്കിയത്, ആരേ ഇത് ഏതാണ്ട് ഒരുമാതിരി ഇത് വേണമെങ്കിൽ ആലോചിക്കാം. അവനാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത്, ബാലകന്മാരായിട്ടുള്ള നമ്മളോടാണോ. പിന്നെ ക്ഷത്രിയകുലത്തിൽ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ജനിച്ച ക്ഷത്രിയകുലത്തിൽ ആയിപ്പോയി, പക്ഷേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും, അല്ലെ ഇല്ലെടുത്ത് പ്രയോഗിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ക്ഷത്രിയകുലത്തിൽ ജനിച്ചെങ്കിലും എനിക്ക് അത്ര വലിയൊരു ഈ ഭാഗങ്ങളെയൊക്കെ സൂക്ഷ്മമായിട്ട് വേറെ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്ന ഒന്ന് പോകാൻ നമുക്ക് സമയം. ഇത് മാത്രം സൂചിപ്പിക്കാം. എന്താ ഭഗവാന് ക്ഷത്രിയനെന്നോ ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ഉള്ള ഭാവമൊന്നും, നമ്മുടെ രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ കാണുന്ന വലിയൊരു പ്രത്യേകത, സ്തുതി നിന്ദാഭാവങ്ങളെ നമുക്ക് പ്രത്യേക കാണാൻ പറ്റും. നിന്ദാഭാവത്തിൽ പറയുന്ന പലതും ഭഗവാന് സ്തുതിയായിട്ട് കാണാം. കാണും നമ്മൾ യുദ്ധകാണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ശ്രീരാമനെക്കുറിച്ച് രാവണൻ വന്ന് ദേവിയോട് പറയുന്ന വാക്കുകൾ ശരിക്ക് മറിച്ചു നോക്കിയാൽ ശ്രീരാമന് സ്തുതി. ഇതുപോലെ ധാരാളം ഭാഗവതത്തിലും ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ഭാഗം. ഇവൻ രാജസൂയ രംഗ ശിശുപാലന്റെ അധിക്ഷേപം വരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഭഗവാൻ തന്നെ രുക്മിണീദേവിയോട് പറയുന്ന വാക്കുകളെ അത് അപഗ്രഥിച്ചാൽ ഭഗവാന്റെ സ്തുതിയായിട്ട് ദേവി തിരിച്ചു മറുപടി പറഞ്ഞു. ഇത് ഈ ഒരു സംവിധാനം നമ്മുടെ പല ഇതിലെ കാണാൻ സാധിക്കും. സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ഭഗവാന്റെ പരമമായ ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ശത്രു മിത്ര ഉദാസീനം, രാവിലെ ആരോടോ പറഞ്ഞത് ഇവിടെ ഉദാസീന ഭാവത്തെക്കുറിച്ചായിരുന്നു. ന്യൂട്രൽ, ഒന്നുകിൽ ശത്രുഭാവം അല്ലെങ്കിൽ മിത്രഭാവം. ഉദാസീനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഉദാസീന ഭാവമല്ല, പിന്നെ ന്യൂട്രൽ, രണ്ടും ഒരുപോലെ വിചാരിക്കും. രണ്ടുപേരോടും ഒരു പ്രത്യേകതയും ഇല്ലാതെ ഇരിക്കുന്ന. അപ്പൊ എന്താ സൂചിപ്പിക്കുന്നത്? ഭഗവാന്റെ പരമമായ ഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. ശത്രു സംഹാരം ചെയ്യാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത്തിരി സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്കൂ. ഭഗവാന് ശത്രുവില്ല, സൂക്ഷ്മമായ അർത്ഥം. സ്ഥൂലമായിട്ട് നമുക്ക് കുറേ ശത്രുവിനെ നിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ പാവം എന്നല്ല എന്നർത്ഥം. ഭഗവാൻ എവിടെയാണ്? ശത്രു. എന്തുകൊണ്ട്? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ച് അവയൊക്കെ അതാക്കി നിലനിർത്തുന്ന ചൈതന്യ സ്വരൂപനായ ഭഗവാൻ എങ്ങനെയാണ് ശത്രുമിത്രഭാവം? തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. നിന്ദേ സ്തുതിയൊക്കെ അവർക്ക് ഒരുപാട്. യുധിഷ്ഠിരനൊരു പേരുണ്ട്, എന്ത്? അജാതശത്രു എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന് ശത്രു ജനിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. യുധിഷ്ഠിരന് ആരോടും ശത്രുഭാവം ഇല്ല എന്നാണ് അർത്ഥം. ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പലരും കാണാറുണ്ട്. ഏറ്റവും വലിയ ശത്രു ആരാണ്? സപ്താഹത്തിന് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് നമ്മളോട് പറയുന്ന മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സ്. ആത്മൈന്യേ വാത്മനാതുഷ്ട, സോറി, അല്ലേ? തനിക്ക് ശത്രുവും തനിക്ക് മിത്രവും ആറാം അധ്യായത്തിൽ കാണാം, പെട്ടെന്ന് ലൈൻ വന്നില്ല. ആത്മൈവേക്ഷി ആത്മനോ ബന്ധുഹു ആത്മൈവ രിപു ആത്മനഹ. എനിക്ക് ശത്രുവും രിപുവും ബന്ധുവും ഒക്കെ എന്റെ മനസ്സാണ്. ശരിയായ ഡയറക്ഷനിലേക്ക് ചിന്തിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കുന്ന മനസ്സ് എന്റെ ബന്ധുവാണ്. അതല്ല അപ്പോഴൊക്കെ തിരിച്ചു വേണ്ടാത്തതിലേക്ക് കൊണ്ടുപോകുന്ന മനസ്സ് ശത്രുവുമാണ്. അത് പറഞ്ഞപ്പോ ഓർമ്മിപ്പിക്കട്ടെ, അഥവാ ഓർമ്മിക്കാൻ ശ്രമിക്കട്ടെ. മനസ്സ് പൂർണ്ണമായിട്ട് അനുകൂലമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മനസ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭാഗവത സപ്താഹമൊക്കെ തുടങ്ങാം അല്ലെങ്കിൽ ഗീത പഠിച്ച് തുടങ്ങാം എന്ന് കാത്തിരിക്കരുത് എന്നർത്ഥം. എന്തുകൊണ്ട്? മനസ്സിനറിയാം ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പഠിച്ചു തുടങ്ങിയാൽ മനസ്സില്ലാതാകുമെന്ന്.
അപ്പൊ ഞാനില്ലാതാകാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും?
അത് നടക്കാതിരിക്കാനുള്ള പാരയൊക്കെ ഞാൻ പ്രയോഗിക്കും. അതുകൊണ്ട് ഒരിക്കലും മനസ്സിനെ വിശ്വസിച്ചിരിക്കരുത്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനസ്സനുകൂല ഭാവത്തിലെത്തിയിട്ട് വേണം ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പിന്നെന്ത് വേണം? മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ശത്രുഭാവം പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പൊ ശത്രുമിത്ര ഭാവങ്ങളൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനോബുദ്ധിയാദികളിലാണ്. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്ദ്രവടിയുടെ ചിന്തിതം. അതുമൂലം വില്ലിങ്ങി തന്നാനും ഞാൻ ആകിലോകലി ചീടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകെ വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദ്രാവതി രാമൻ കന്ദർപ്പകളെ പരഞ്ഞ് കഞ്ചലോദനൻ പരഞ്ചന്ദ്ര ചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു. വന്ദേതരം വന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നേരം നിന്നളുന്ന നേരം ഈ ഏഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു. ദ്വൈതഭാവം മാറി ദ്വൈതഭാവം വന്നപ്പോൾ ഉണ്ടായ മാറ്റത്തെ മനസ്സിലാക്കൂ എന്ന്. എന്നിട്ട് ആ അമ്പ് കുലച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്ത് മോദം തോടരുളി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. എന്താ പറഞ്ഞത്? രാമബാണം വെറുതെ ആകാൻ പാടില്ല, ലക്ഷ്യം കാട്ടിത്തരൂ. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ആരൂഢാനന്ദം വർദ്ധിച്ച ആനന്ദത്തോടുകൂടി. എന്തുകൊണ്ടാണ് വർദ്ധിച്ച ആനന്ദം ഉണ്ടായത് അവിടെ? സാധാരണ തന്നെ കീഴ്പ്പെടുത്തുന്നവരോട് ആനന്ദമാണോ ഉണ്ടാവുക? അല്ലേ, വിദ്വേഷവും വെറുപ്പും ശത്രുതയൊക്കെയാണ് തോന്നുക. ഇവിടെ എന്താ ഉണ്ടായത്? സാക്ഷാൽ ഭഗവാനാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഈ വൈഷ്ണവാംശ തേജസ് മുഴുവൻ ഭഗവാനിലേക്ക് സമർപ്പിച്ച് തന്റെ ദൗത്യം പൂർണ്ണമാക്കാനായിരുന്നു ഭാർഗവരാമന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ശത്രു തന്നെ തോൽപ്പിച്ചപ്പോൾ, ശത്രു വിദിൻ ഇൻവേർട്ടഡ് കൊമേഴ്സ് തോൽപ്പിച്ചപ്പോൾ ആരൂഢാനന്ദമുണ്ടായത്. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്, രാമ രാമ രമാ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ ശ്രീരാമ സൃഷ്ടി സ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷീകേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരീ. ഭഗവാനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് സൂചിപ്പിക്കുകയാണ്. ശ്രീരാമ സൃഷ്ടി സ്ഥിതി പ്രളയ ഹേതു മൂർത്തി. സൃഷ്ടി സ്ഥിതി പ്രളയം. എന്താണ് പ്രളയം? പ്രകർഷേണ ലയം പ്രളയം. സാധാരണയുള്ള ലയം അല്ല അവിടെ. പിന്നെ പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് അവസാനം എല്ലാം ചെന്ന് ലയിച്ചിട്ട് അവ്യക്തമായ ഭാവത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ് പ്രളയം. സർഗസ്ഥിതി പ്രളയഹേതുമചിന്ത്യശക്തിം വിശ്വേശ്വരം വിജിത വിശ്വമനന്ദമൂർത്തിം നിർമുക്തബന്ധനമപാരസുഖാംബുരാശിം ശ്രീവല്ലഭം വിമലബോധഘനം നമാമി. ശങ്കരാചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ സ്തുതിയാണ് ശ്രീവല്ലഭനെക്കുറിച്ച്. ശ്രീവല്ലഭനായ ഭഗവാനെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ശങ്കരാചാര്യസ്വാമികൾ സ്തുതിച്ചിട്ടുള്ളൂ. അവിടെ തുടങ്ങിയത് എങ്ങനെയാണ്? അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സർഗസ്ഥിതി പ്രളയഹേതും. സർഗ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവായിട്ട് നിൽക്കുന്ന ഭഗവാനെ. ഭാഗവതത്തിൽ പ്രസിദ്ധമായ അക്രൂരന്റെ സ്തുതിയുണ്ട് ദശമസ്കന്ധത്തിലെ 40-ാം അധ്യായത്തില്. അക്രൂരസ്തുതി അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? നതോസ്മ്യഹം ത്വാഖിലഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം എന്നാഭിജാതാദ് അരവിന്ദഘോഷ. സുന്ദരമായൊരു സ്തുതിയാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ലൈനാണ് പറയാൻ ഉദ്ദേശിച്ചത്. നതോസ്മ്യഹം, ഞാൻ അങ്ങേ അങ്ങ് നമസ്കരിക്കുന്നു. ആരെ? അഖില ഹേതുഹേതും നാരായണം. എങ്ങനെയുള്ള നാരായണനെയാണ് നമസ്കരിക്കുന്നത്? അഖിലത്തിനും ഹേതുവായ, പ്രകൃതിക്കും ഹേതുവായ നാരായണനെ. അതേ ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുവായ ഭഗവാനെ. ആരുടെ സങ്കല്പം കൊണ്ടാണോ ഇത് മുഴുവൻ നടക്കുന്നത്? ശ്രീരാമാദശരഥനന്ദന ഹൃഷീകേശ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃഷീകങ്ങളുടെ ഈശൻ. ഹൃഷീകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ഈശൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാകുന്നത് അവയെ സർവേശ്വര ചൈതന്യം പ്രവർത്തിക്കുമ്പോഴാണ്, പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അല്ലേ? വിരൽ വിരലാകുന്നപ്പോഴാണ് ഈ വിരൽ മടക്കാനും നിവർക്കാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ സമർത്ഥമാക്കിക്കൊണ്ട് ഇതിൽ സന്നിധാനം ചെയ്യുന്ന ഭഗവത് ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഇപ്പൊ ഹൃഷീകങ്ങളുടെ ഈശൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ മുഴുവൻ യാതൊരു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണോ സചേതനങ്ങളാകുന്നത്. തിരിച്ചും കൂടെ മനസ്സിലാക്കണം. ഇന്നലെ പറഞ്ഞില്ലേ അന്വയം വ്യതിരേകം? യാതൊരു ചൈതന്യത്തിന്റെ അസാന്നിധ്യത്തിൽ ഇതൊന്നും അതല്ലാതെ. രാവിലെ നമ്മൾ മൈക്കിന്റെ ഉദാഹരണമൊക്കെ സൂചിപ്പിച്ചു. കറണ്ട് പോകുമ്പോഴും മൈക്ക് ഇവിടെ ഉണ്ടാവും, പക്ഷേ സചേതനമാവുന്നില്ല, അചേതനമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അതിനെ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതി ഇല്ലാത്തതുപോലെ. അപ്പൊ ഹൃഷീകേശ എന്ന് പറഞ്ഞാൽ കാല് കാലാകുന്നത് എപ്പോഴാണ്? ആ കാലിൽ ഭഗവാന്റെ ചൈതന്യം. ഇങ്ങനെ മനസ്സിലാക്കൂന്ന് അല്ലെ? 13-ാം അധ്യായം ഗീത പഠിക്കുമ്പം കാണും. സർവതപ്പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം. സർവതപ്പാണിപാദം തത്. എല്ലാവരുടെയും കാല് ആരുടെയാണ്? നമ്മൾ പറയാം എന്റെ കാലെന്ന്. പക്ഷെ ഭഗവാൻ പറയുന്ന ആരാ എന്റെ? എന്തുകൊണ്ട്? അതിലൊക്കെ അല്ലെ ഇങ്ങനെ നീട്ടിയിരിക്കാനൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ചൈതന്യം അതിലിപ്പൊ പ്രകാശിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഭഗവാന്റെ ചൈതന്യം ഇപ്പോൾ കാല് കാലാകുന്നതും കണ്ണ് കണ്ണാകുന്നതും ഒക്കെ ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് സർവതപ്പാദം തത് സർവതോക്ഷി അക്ഷി ശിര മുഖം സർവത ശ്രുതിമല്ലോകേ സർവം ആവൃത്യ തിഷ്ഠതി. എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു. ആര്? ഞാൻ. പ്രപഞ്ചത്തിലുള്ള സകല ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഭഗവാനെ മനസ്സിലാക്കൂ. ഈ അവബോധത്തോട് കൂടിയിട്ട് ക്ഷേത്രങ്ങളിലോ പൂജയോ ജപമോ ഒക്കെ ഒന്നും നമ്മൾ വേണ്ടാന്ന് വെക്കാനല്ല പറയുന്നത് ശാസ്ത്രം. പിന്നെ ഈ അവബോധം തിയറട്ടിക്കലായിട്ടെങ്കിലും ബുദ്ധിപരമായിട്ടെങ്കിലും നമുക്ക് ഉണ്ടാകണം. ഭഗവത് തത്വം ഒരു നാമരൂപ പ്രത്യേക നാമരൂപങ്ങളോട് കൂടിയത് അല്ല. എല്ലായിടത്തും വ്യാപിച്ച ഒന്നിന് എങ്ങനെയാണ് രൂപം ഉണ്ടാകുക? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശത്തിന്, സ്പേസിന്, വായുവിന്, ജലത്തിന് എന്തെങ്കിലും രൂപമുണ്ടോ? സൂക്ഷ്മമാകും തോറും അത് കൂടുതൽ വ്യാപനം. അതൊരു ഒരു പൊതു തത്വമാണ് സൂചിപ്പിച്ചത്. എന്ത്? സൂക്ഷ്മതയേറും തോറും വ്യാപനശക്തി അഥവാ പെർവേസീവ്നെസ് കൂടുന്നു. സ്ഥൂലത കുറയുമ്പോൾ വ്യാപനത്വം കൂടും. അങ്ങനെ മനസ്സിലാക്കിയ ഇൻവേഴ്സലി പ്രപ്പോർഷൻ എന്ന് പറയും അരിത്മെറ്റിക്കിന്റെ ഭാഷയിൽ. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുന്നതിനെയാണ് ഇൻവേഴ്സലി എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഥൗല്യം, സ്ഥൂലത കൂടുമ്പോൾ വ്യാപനം കുറയും. നമുക്കൊക്കെ സ്ഥൂല ശരീരമാണ്, അതുകൊണ്ട് അധികം സ്ഥലത്ത് വ്യാപിക്കാൻ സാധിക്കുന്നില്ല. അതേസമയത്ത് മനസ്സ് സൂക്ഷ്മമാണ്. ആ മനസ്സ് ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ എത്രയോ തവണ എല്ലാവരുടെ മനസ്സ് വീട്ടിൽ പോയി. അവിടെ ചെല്ലുമ്പോ ഇനി എന്തായിരിക്കും? എന്തോ
ഓരോ ചിന്തകൾ മനസ്സിൽ വരും. വേണോ, അൺഇൻവൈറ്റഡ് ഓർ നോട്ട്, ക്ഷണിച്ചിട്ടാണോ അല്ലയോ, ഇതാണ് മനസ്സിന്. എന്തുകൊണ്ട്? സൂക്ഷ്മമായ മനസ്സിന് എല്ലായിടത്തും വ്യാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ മന്ത്രം പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്ത്? മനോജപം. എന്തുവാ മനോജപം? ഇന്നലെ ഒരാൾ പറഞ്ഞു മനോജപം. അപ്പൊ നമ്മൾ പറഞ്ഞത് മനോജപമല്ല, പിന്നെ മനോജപം. എന്താ അർത്ഥം? ഞങ്ങൾ ഇതുവരെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ജപിക്കാറുണ്ട്. ജപം എന്ന് പറഞ്ഞാല് സ്പീഡ്, മനോജപം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പോലെ സ്പീഡുള്ളത്. ഹനുമാൻ സ്വാമിയുടെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് മനോജപം. മനസ്സിന് ഏറ്റവും കൂടുതൽ വ്യാപനശക്തി വരുന്നു. എന്തുകൊണ്ട്? സൂക്ഷ്മമാണ്. അപ്പൊ സൂക്ഷ്മമായ ഒന്നിന് വ്യാപനശക്തി കൂടും. ദ മോർ ദ സട്ടിൽ, അല്ലെങ്കിൽ ദി സട്ടിലർ, ദ മോർ ദി പെർവേസീവ്. പെർവേഡിയ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. സൂക്ഷ്മത ഏറുംതോറും വ്യാപനം കൂടും. സംശയം ഉണ്ടെങ്കിൽ ഒരു കട്ട ഐസ് എടുത്ത് വെച്ച് നോക്കൂ. ഒരു കട്ട ഐസ് എത്ര സ്ഥലത്ത് കാണും വയ്ക്കുമ്പോൾ? വലിയ ട്രേ ആണെങ്കിൽ ഒരിഞ്ച് കാണും, അല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും അല്ലേ. അത് സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ, ഐസായിട്ടിരിക്കുമ്പോൾ അതിന്റെ വ്യാപനം എത്രയുണ്ട്? ഒരു സ്ക്വയർ ഇഞ്ച്. അത് വെള്ളമായി കഴിയുമ്പോഴോ? എത്രയോ സ്ക്വയർ അടി സ്ഥലത്ത് വ്യാപിക്കുന്നു. അത് നീരാവി ആയി കഴിയുമ്പോഴോ? ഹീറ്റ് ചെയ്ത് അത്രയും വെള്ളം തിളപ്പിച്ചാലോ? ഒരു വലിയ മുറി മുഴുവൻ വ്യാപിക്കുന്നു. എന്താ സംഭവിച്ചത്? ഇല്ല, സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അല്ല. ഗ്യാസ് ആകുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? ഗ്യാസിയസ് സ്റ്റേറ്റിൽ വ്യാപനം കൂടുന്നു. അപ്പൊ പൊതുവായിട്ട് തത്വം മനസ്സിലാക്കാനുള്ളത് എന്താണ്? വേദാന്തത്തിൽ പ്രസക്തമായ തത്വം അറിയേണ്ടത്, സൂക്ഷ്മമാകുന്തോറും വ്യാപനം കൂടിക്കൂടി വരുന്നു. അപ്പൊ ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനും അസ്തിത്വം കൊടുക്കുന്ന ഭഗവാൻ, ഭഗവത് തത്വം എത്ര സൂക്ഷ്മമായിരിക്കും എന്ന് ആലോചിച്ചോളൂ. വായുവിന്റെ കുറച്ച് സൂക്ഷ്മമാണ്, പക്ഷെ അതിന്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നു. എന്താ ഇത് അനങ്ങുമ്പോൾ എന്ത് വായുണ്ട്? അങ്ങനെങ്കിലും അറിയാൻ സാധിക്കുന്നു. ആ വായുവും ഇരിക്കുന്ന സ്പേസ് ആകാശമോ നമ്മൾ അറിയുന്നേ ഇല്ല. അതിനേക്കാളും സൂക്ഷ്മമായ ഭഗവത് തത്വം, അഥവാ അതിനും അസ്തിത്വം കൊടുക്കുന്ന ഭഗവത് തത്വത്തെ അറിയാൻ സാധിക്കുന്നില്ല അല്ലെ. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായതാണ് ആകാശം അഥവാ സ്പേസ്. അതിനും അസ്തിത്വം കൊടുക്കുന്നതാണ് ഭഗവത് തത്വം. അതിനെ, ഏറ്റവും സൂക്ഷ്മമായതിനെ സ്ഥൂലബുദ്ധികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ഋഷികേശൻ എന്നുള്ള വാക്കുകൊണ്ടാണ് ഇത്രയും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഋഷീകങ്ങളുടെ ഈശനാണ് ഭഗവാൻ. പിന്നെ കഥകളൊക്കെ പറഞ്ഞു, ഈ അവിടെ തപസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. അവസാനം എന്നിട്ട് പറഞ്ഞു എന്ത് വേണം, ഭഗവാന്റെ മിഷൻ ദൗത്യം എന്തായിരുന്നു, അതെല്ലാം തീർത്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്ത്? അന്ന് കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ അല്ലെ. ഒടുവിലത്തെ ദൗത്യം എന്താ പറഞ്ഞത്? ഈ തേജസ്സിന്റെ ബാക്കിയുള്ളത് ആ ഭഗവാനില് കൊടുത്തിട്ട് തപസ്സിന് പോയിക്കോളൂ. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? എങ്കലുള്ള ഒരു മഹാവൈഷ്ണവ തേജസ്സല്ല നിങ്കലാക്കിയിടുവാനായി തന്നിത് ശരാസനം. അപ്പൊ ഈ വില്ലിന്റെ സ്റ്റോറിയൊക്കെ ഡ്രാമ കളിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എങ്കലുള്ള ഒരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിത് ശരാസനം അല്ലേ. അത് കയ്യിലെടുക്കുന്നതോടുകൂടിയിട്ട് ചൈതന്യം മുഴുവൻ നിനക്ക് തരുന്നു. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു ധർമ്മങ്ങളുമായ ബലം കൊണ്ട് സാധിപ്പിക്ക നീ. സക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തോരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ട് കീട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. ഭഗവാനെ കണ്ടതോടുകൂടി അഥവാ ഭഗവത് തത്വത്തെ അറിയുന്നതോടുകൂടി
എന്തൊക്കെയാ സാധിച്ചത്? ധന്യോസ്മി, അനുഗ്രഹീതോസ്മി, കൃതാർത്ഥോസ്മി. ആരാരോട് പറഞ്ഞു? പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുന്ന ഭാഗം നമുക്ക് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായത്തില്, അഞ്ചാമത്തെ അധ്യായത്തിലാണ് ബ്രഹ്മോപദേശം, ആറാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുന്നത് എന്ത്? ധന്യോസ്മി, കൃതാർത്ഥോസ്മി. ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. എന്തോ സ്വസ്ഥൻ എന്ന് പറഞ്ഞാല് നമ്മൾ സാറിന് വീട്ടിലൊക്കെ പറയാറില്ല വല്ലപ്പോഴും, സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനും സമ്മതിക്കുകയില്ല, വല്ലാത്ത ഒരു അസ്വസ്ഥത. പക്ഷെ ആ വാക്കിന് അർത്ഥം അറിയാൻ വയ്യ, നമ്മൾ പ്രയോഗിക്കാറുണ്ട് ധാരാളം അല്ലേ. സ്വസ്ഥൻ, സ്ഥൻ എന്ന് സൂചിപ്പിക്കുന്നത് അവിടെ ഇരിക്കുന്നവൻ. ചെയറസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയറിൽ ഇരിക്കുന്നവൻ. അപ്പൊ സ്വസ്ഥൻ എന്ന് പറഞ്ഞാലോ സ്വത്തിലിരിക്കുന്നവൻ. സ്വത്തിലല്ല പിന്നെ, സ്വത്തിൽ തന്റെ ആത്മാവിൽ. അപ്പൊ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എന്നിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആ സ്വസ്ഥത എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറുമ്പോഴത്തെ അവസ്ഥയാണ് ഒരാകൂടെ ചേർക്കും അസ്വസ്ഥത. വളരെ സമൃദ്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വസ്ഥത, അസ്വസ്ഥത. ഇപ്പൊ സ്വസ്ഥനായെന്ന് ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതുവരെ എനിക്ക് പല ഡൈവേർഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, പല ദൗത്യം അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 പലതും ചെയ്തു നടന്നപ്പോൾ ഞാൻ സ്വസ്ഥനായിരുന്നില്ല. കാരണം എന്തുകൊണ്ട്? എന്റെ മനോവിധ്യാദികളെ ഏകാഗ്രമാക്കി ആത്മഭാവത്തിൽ ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്റെ ദൗത്യമെല്ലാം തീർന്നു അല്ലേ. കർമ്മോപാധിയെ ഭഗവാന് സമർപ്പിച്ചു. വില്ല് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ സൂചിപ്പിക്കുന്നത് അല്ലേ? കർമ്മ ഉപാധിയെ. ഈ കർമ്മ ഉപാധി എപ്പോഴാണ് സമർപ്പിക്കാൻ കഴിയുക? കർമ്മം പൂർണ്ണമായിട്ട് തീർന്നു കഴിയുമ്പോഴാണ്. അതിനെയാണ് ശാസ്ത്രത്തിൽ നൈഷ്കർമ്മ്യം എന്ന് സൂചിപ്പിക്കുന്നത്. കർമ്മം, അകർമ്മം, വികർമ്മം, നൈഷ്കർമ്മ്യം, ഇങ്ങനെ മൂന്നുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാല് വിധിച്ച കർമ്മങ്ങളെ ചെയ്യുക. വികർമ്മം എന്ന് പറഞ്ഞാല് വിരുദ്ധ കർമ്മങ്ങളെ ചെയ്യുക. അകർമ്മം എന്ന് പറഞ്ഞാല് ഒരു കർമ്മവും ചെയ്യാതിരിക്കുക. നൈഷ്കർമ്മ്യം ഒരു കർമ്മവും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേരുക എന്ന്. അപ്പൊ അകർമ്മവും നൈഷ്കർമ്മ്യവും തമ്മിൽ തിരിച്ചറിയണേ. നമുക്കൊക്കെ വീട്ടിൽ വല്ലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്താണ്? അകർമ്മമാണ്, നൈഷ്കർമ്മ്യമൊന്നുമല്ല. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹപ്രേരിതമായിട്ടാണ് സാധാരണ. ഇന്നലെ നമ്മൾ അതിന്റെ അനാറ്റമിയൊക്കെ പറഞ്ഞു അല്ലേ. വാസന, വാസനയിൽ അജ്ഞാനം, അജ്ഞാനത്തിൽ നിന്ന് വാസന, വാസനയിൽ നിന്ന് ആഗ്രഹം, ആഗ്രഹത്തിൽ നിന്ന് സങ്കല്പം, സങ്കല്പങ്ങളിൽ നിന്ന് കർമ്മം, കർമ്മം പിന്നെ വീണ്ടും വാസനയായി വരുന്നതൊക്കെ നമ്മൾ കണ്ടു എന്ന്. അപ്പോൾ കർമ്മം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പിന്നിലൊരു ആഗ്രഹം ഉണ്ടാവണം, സാധാരണഗതിയിലുള്ള കർമ്മങ്ങൾക്കെല്ലാം. അപ്പൊ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് കർമ്മം? അപ്പൊ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭിക്ഷഗീതയിൽ പറയും അല്ലേ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം. ഇവിടെ നൈരാശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയൊന്നുമില്ലാത്ത അവസ്ഥ. ആഗ്രഹങ്ങളൊന്നുമില്ല, പിന്നെന്താ കർമ്മം ചെയ്യേണ്ടത്? ഒരു കർമ്മം ചെയ്യാനില്ല. അപ്പോൾ കർമ്മവാസനകൾ പൂർണ്ണമായിട്ട് ഒടുങ്ങി ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലെത്തുന്നതിനെയാണ് നൈഷ്കർമ്മ്യം. നന്നായിട്ട് മനസ്സിലാക്കണേ ആ വാക്ക്. വലിയ ഒരു 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 എന്താ പറയുക, സാങ്ക്ടിറ്റി, സാങ്ക്ടിറ്റി എന്താ പറയുക, പവിത്രതയുള്ള ഒരു വാക്കാണ്. നന്നായിട്ട് മനസ്സിലാക്കൂ നൈഷ്കർമ്മ്യം. സന്യാസത്തിന്റെ മറ്റൊരു പേരാണ് നൈഷ്കർമ്മ്യം. സന്യാസം സമ്യക്ന്യാസം, വിധിപ്രകാരം എല്ലാത്തിനെയും ഉപേക്ഷിച്ച. ഭക്തന്റെ ഭാഷയിൽ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞത്, ജ്ഞാനിയുടെ ഭാഷയിൽ ഉപേക്ഷിച്ചത് പൂർണ്ണമായിട്ട്. ഇനിയൊന്നും എനിക്ക് ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വെച്ചേൻ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട.
അതുകൊണ്ട് ഈ ജനിമരണങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും വീണ്ടും ഈ കർമ്മചക്രത്തിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ ഇല്ല. ബഹുജന്മാർജിത കർമ്മം ശേഷം തിരുമുൽക്കാഴ്ച വെച്ചു കഴിഞ്ഞു. ഈ ഭാവത്തിലെത്തണം. കൗതുകമൊന്നിലുമില്ലിനി മഹതാം ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങളൊഴിഞ്ഞൊരു നേരം നാരായണ ജയ. മറ്റുള്ള ഇതിലെ കൗതുകമൊക്കെ എനിക്ക് പോയി. ഇപ്പൊ ഒരേ ഒരു കൗതുകം മാത്രമേ ഉള്ളൂ. എന്ത്? ഭഗവത് ഭക്തന്മാരോടുകൂടി ചേർന്നിരുന്ന് തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം മാത്രമുള്ള സത്സംഗത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ഭാവത്തിൽ എത്തുന്നതിനെയാണ് നൈഷ്കർമ്മ്യം. ഈ സ്വസ്ഥത എന്നുള്ളതിന്റെ വിശാലമായ അർത്ഥത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നൈഷ്കർമ്മ്യം. എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നെങ്കിൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. മെഡിറ്റേഷനൊക്കെ തയ്യാറായിരുന്ന നാമം ജപിച്ച് ഒരുവിധം മനസ്സിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ഓ നാളെ സപ്താഹത്തിന് കൊണ്ടുപോകാനുള്ള പലക എടുത്തു വെച്ചില്ലല്ലോ, മറന്നുപോകും. ഉടനെ എഴുന്നേറ്റ് ഓടി. എന്ത്? പിന്നെ വന്നിരുന്ന് നാരായണ നാരായണയൊക്കെ ജപിച്ച് ഒരു അതേ വിരിക്കാനുള്ള ഒരു ഷീറ്റ് എടുത്തു വെക്കണമെന്ന് വിചാരിച്ചു, അത് മറന്നുപോയി. ഉടനെ എഴുന്നേറ്റ് പോയി അതും എടുത്തു കൊണ്ടുപോയി. എന്താ സൂചിപ്പിച്ചത്? ഇന്നലത്തെ അനുഭവമാണ് പറയുന്നത്, വെറുതെ അല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥനാവാൻ പറ്റില്ല. അപ്പോൾ സ്വസ്ഥത സാധിക്കുന്ന എപ്പോഴാണ്? നൈഷ്കർമ്മ്യഭാവം. അപ്പൊ സ്വസ്ഥത എന്നുള്ളതിന്റെ വലിയ ഒരു അർത്ഥത്തെ എങ്ങനെ കാണാം? സ്വസ്ഥത സമം നോക്കൂ, പുതിയ പുതിയ ഫോർമുലകൾ നമുക്ക് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നു. ഇത് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുള്ളതൊന്നുമല്ല, ഇതിങ്ങനെ സ്വസ്ഥനായ ചമഞ്ഞേനല്ലോ എന്ന് പറഞ്ഞ ഒന്നേനല്ലോ എന്ന് പറഞ്ഞ എന്താണ്? എനിക്ക് ഭഗവത് ജ്ഞാനപ്രാപ്തി ഉണ്ടായി, ഞാനിതാ നൈഷ്കർമ്മ്യഭാവത്തിൽ എത്തിയിരിക്കുന്നു. നിന്നുടെ രൂപമുള്ളിൽ സന്തതം ഭവിക്കണം അജ്ഞാനോത്ഭവങ്ങളാൻ ജന്മാദിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. അജ്ഞാന ഉദ്ഭവങ്ങളായ ജന്മാദിഷഡ്ഭാവങ്ങൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്താണ് ജന്മാദികൾ പറഞ്ഞപ്പോ പറഞ്ഞു? ജന്മാദിഷഡ്ഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? സംസ്കൃതത്തില്, ഇംഗ്ലീഷില്, മലയാളത്തില്, മൂന്നെണ്ണം പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതാണ് കുഴപ്പം. ഈ മൂന്ന് ഭാഷയെ പറഞ്ഞ എങ്ങനെയാ ഞങ്ങൾ ഇതൊക്കെ ഓർത്തിരിക്കുന്നത്? ഒരു ഭാഷയെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ മണിമണി പോലെ ഉത്തരം പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? മലയാളത്തിൽ പറയാം അല്ലേ? ജനിച്ചു, വളരുന്നു, അസുഖം ബാധിക്കുന്നു, ചീഞ്ഞളിയുന്നു, നശിക്കുന്നു. അസ്ഥി ജായതേ വർദ്ധതേ വിവരണനമതേ അപക്ഷീയതേ നശ്യതി. ബർത്ത്, എക്സിസ്റ്റൻസ്, ഗ്രോത്ത്, ഡിസീസ്, ഡീകേ, ഡെത്ത്. വീണ്ടും മൂന്ന് ഭാഷ പറഞ്ഞു, ഇനിയും കേട്ടില്ല എന്ന് പറയരുത്. ഈ ആറെണ്ണത്തിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഷഡ്ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് ഭാവങ്ങൾ. ഷഡ്പദമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ് എന്നർ. അപ്പൊ ഷഡ്ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മാദി ഷഡ്ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള അതിനിടയ്ക്കുള്ള നാല് ഭാവങ്ങളെയും കൂടി ചേർത്താണ് പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാറ്റിനും ഈ ആറ് ഭാവങ്ങൾ ഉണ്ടാവും. ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പിന്നെ ആർക്കാ ഇതില്ലാത്തത്? സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ഇത് ഇല്ല. ഭഗവാൻ ജന്മം എടുക്കുമ്പോഴും ഭഗവാനെ അജന്ന് വിശേഷിപ്പിക്കുന്നു അല്ലേ? രാവിലെ നമ്മൾ കണ്ടു, ജന്മമെടുത്ത ഭഗവാനോട് പറയാണ് എന്ത് പറയുന്നു? ഭഗവാൻ ജനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ എന്താ അർത്ഥം? നമ്മളൊക്കെ കർമ്മപ്രേരിതരായിട്ടാണ് ജന്മമെടുക്കുന്നതെങ്കിൽ ഭഗവാൻ ജന്മമെടുക്കുന്നത് സഹസ്രനാമത്തിന്റെ ഒടുവിലത്തെ വാക്കെന്താണ്? ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന. ഭഗവാൻ ആത്മയോനിയാണ്, സ്വയം ജാതനാണ്. ഭഗവാന് പ്രത്യേക ഒരു യോനി ആവശ്യമില്ല. പിന്നെ ദേവകിയുടെ യോനിയൊക്കെ പേരിന് കാണിച്ചു കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേവകിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ അവതാരത്തിന് കൗസല്യയുടെയും ദേവിയുടെയൊന്നും യോനിയൊന്നും ആവശ്യമില്ല. ഭഗവാൻ ആത്മയോനിയാണ്, സ്വയം ജാതനാണ്. അതുകൊണ്ടാണ് ഈ അവതാരങ്ങളെയൊക്കെ ജന്മാദി ഷഡ്ഭാവങ്ങൾ ഇല്ലാന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ജന്മാദികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭഗവാന്റെ ഒന്നും ഒരു പ്രത്യേക ഇതിനു വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടല്ല, വാസനാ പ്രേരിതമായിട്ട് അല്ല എന്ന് സൂചിപ്പിക്കുന്നു. ആ സമയം വൈകുന്നു. നിർവികാരാത്മാപരിപൂർണനായിരിപ്പോ ഒരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. നിർവികാരാത്മാ പരിപൂർണൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വികാരാത്മാക്കളായിട്ടിരിക്കുന്നവർക്ക് പരിപൂർണാവസ്ഥ ഉണ്ടാവില്ല. എന്താ വികാരം? നേരത്തെ മലയാളത്തിൽ പറഞ്ഞു വികാരമല്ല, പിന്നെ രൂപാന്തരം, ഭാവമാറ്റത്തെയാണ് വികാരം എന്ന് സൂചിപ്പിക്കും. അപ്പൊ നിർവികാരം എന്ന് പറഞ്ഞാലോ, ഒരു തരത്തിലും ഒരിക്കലും മാറാത്ത ചൈതന്യമാണ്, ത്രികാല അബാധിതം, കാലത്രയത്തിലോ അവസ്ഥാത്രയത്തിലോ യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. എങ്ങനെയാണ് നിർവാണപ്രദനൻ ലോനിന്ദ്രവടി പാർത്താൽ? നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം ബ്രഹ്മനിർവാണം. നിർവാണം പറഞ്ഞുകൊണ്ടാണത് സൂചിപ്പിച്ചത്. ആ ബ്രഹ്മഭാവത്തിൽ എത്താൻ സാധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ? വന്നിയിൽ ധൂമം പോലെ, അഗ്നിയിലെ പുക പോലെ, അഗ്നിയുടെ ഭാഗമാണ് ഈ പുക. വാരിയിൽ നുര പോലെ, സമുദ്രത്തിലെ ജലത്തിലെ ഈ നുരയും പതയും പോലെ. നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം, ഇതൊക്കെ വികാരം വന്നതുപോലെ തോന്നുന്നു, പക്ഷെ വാസ്തവത്തിൽ ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല, പിന്നെ അത് തന്നെയാണ്. ഉദകപ്പോള പോലെ എന്ന് ഹരിനാമകീർത്തനത്തിലെ പ്രയോഗം ഓർക്കുക. യാവൽ പര്യന്തം മായാ സമൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. യാവത് പര്യന്തം, ഏതുവരെ എന്ത് മായാസമൃതം, മായയുടെ പിടിയിൽ നിൽക്കുന്നിടത്തോളം കാലം, താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം, അതുവരെ ഭഗവത് തത്വത്തെ അറിയാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? മായ എപ്പോഴും വിക്ഷേപ ആവരണ ശക്തികളായിട്ട് നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞു വിക്ഷേപം ആവരണത്തെക്കുറിച്ചൊക്കെ. വിക്ഷേപം എന്നുള്ളത് മോഹം എന്ന ശബ്ദവുമായിട്ടും, ആവരണം എന്നുള്ളത് ആവരണം എന്നുള്ളത് മോഹം എന്ന ശബ്ദവുമായിട്ടും, വിക്ഷേപം എന്നുള്ളത് മഹാമോഹം എന്ന ശബ്ദവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടതാണ് രാവിലെ. മോഹം എന്ന് പറയുന്നത് ഭഗവാൻ തത്വത്തെ അറിയാതിരിക്കൽ, മഹാമോഹം എന്ന് പറയുന്ന ഈ ശരീരമാണ് അതെന്ന് തെറ്റിദ്ധരിക്കൽ, അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഉള്ളിടത്തോളം കാലം, ഈ ശരീരമായിട്ട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഭഗവത് തത്വത്തെ അറിയാൻ കഴിയില്ല. പിന്നെന്താ വേണ്ടത്? സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും. ഭക്തി എങ്ങനെയാ കിട്ടേണ്ടത്? നമ്മളൊന്നും ഇപ്പൊ ചെയ്യുന്ന മാർഗത്തിൽ കൂടെ കിട്ടുന്ന ഭക്തിയൊന്നും ഭക്തിയല്ല എന്ന് ഓർത്തോണം. ഭക്തി കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? സത്സംഗം മാത്രമാണ്. ഏകാദശ സ്കന്ധത്തിൽ എത്രയോ സ്ഥലം ഭഗവാൻ ഇല്ല, ഒരു ഒന്ന് രണ്ട് അധ്യായങ്ങൾ മുഴുവൻ സത്സംഗ മഹിമയ്ക്ക് വേണ്ടിയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. രാമായണം തന്നെ സത്സംഗ മഹിമയാണ്. എന്തുകൊണ്ട്? രത്നാകരന് വാൽമീകിയാകാൻ കഴിഞ്ഞത് സത്സംഗം കൊണ്ട് മാത്രമാണ്. അപ്പൊ സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും അല്ലേ. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പം കാണും ശബരിമാതാവിന് ശ്രീരാമചന്ദ്രൻ നവവിധ ഭക്തിമാർഗം ഉപദേശിച്ചു കൊടുക്കുന്നിടത്ത് തുടക്കം എങ്ങനെയാണ്? മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. ഒൻപത് വിധ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? മുഖ്യ സാധനമല്ലോ. അപ്പൊ നമ്പർ വണ്ണായിട്ട് പറഞ്ഞത് എന്താണ്? ക്ഷേത്രത്തിൽ പോകലല്ല, പൂജ ചെയ്യലല്ല, നാമം ജപിക്കലല്ല, തീർത്ഥാടനമല്ല, വ്രതാനുഷ്ഠാനമല്ല, കഥ കീർത്തിക്കലല്ല, പിന്നെന്താ പറഞ്ഞത്? മുഖ്യ സാധനം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായിട്ടാ പറഞ്ഞത്? സജ്ജനസംഘം.
ധ്യേയം ഗീതാനാമസഹസ്രം, ധ്യേയം ശ്രീപതി രൂപമജസ്രം. എന്റെ കൂടെ എന്ത് വേണം? മനസ്സ് സത്സംഗത്തിൽ ഉറപ്പിക്കണം. കപിലോപദേശത്തിൽ സൂചിപ്പിക്കുന്ന ഇതാണ്. അത് ഭട്ടതിരിപ്പാടിന്റെ ഭാഷയെ പറയുമ്പോൾ ആ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. മഹദനുഗമലഭ്യാ ഭക്തിയാ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം, മഹാത്മാക്കളെ അനുഗമിച്ചിട്ട് കിട്ടുന്ന ഭക്തി എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗം കൊണ്ട് കിട്ടുന്ന ഭക്തി. അല്ലാത്ത ഭക്തിക്ക് എന്ത് തകരാറ് വരും? ശരിയായ ഡയറക്ഷനിലായിരിക്കില്ല. ജ്ഞാനമില്ലാത്ത ഭക്തി പലപ്പോഴും അർത്ഥമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് തരം താണു പോകും. അതുകൊണ്ടാണ് ജ്ഞാനത്തോടുകൂടിയ ഭക്തിയെ വളർത്തണം. ഭക്തിയില്ലാത്ത ജ്ഞാനം വന്നാലോ? അത് വെറുതെ ശുഷ്കമായിട്ട് ജ്ഞാനാഹങ്കാരത്തിലേക്കൊക്കെ നയിക്കുന്നു. അപ്പൊ ജ്ഞാനത്തിന് ഭക്തിയും വേണം, ഭക്തിക്ക് ജ്ഞാനവും വേണം. രണ്ടും ഒരേപോലെ വേണം. സത്സംഗം, ഇതിനൊക്കെ ഏക മരുന്ന് സത്സംഗമുണ്ട് അല്ലേ? പട്ടതിരി ഓട്ടൂറിന് നമ്പൂരിപ്പാടിന്റെ സംവാദം ഗുരുവായൂരപ്പനുമായിട്ടുള്ള നമ്മൾ പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട് അല്ലേ? ഒടുവിൽ എന്താ സത്സംഗ അല്ല, സജ്ജന സംഗതിക്കെന്തു ചെയ്യൂ കൃഷ്ണ, വായുപുരേശനെ സേവ ചെയ്യൂ അല്ലേ? എന്ത് വേണം ഗുരുവായൂരപ്പനോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ്? ഗുരുവായൂരപ്പ സത്സംഗത്തിന് അവസരം തന്ന് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു, വേറൊന്നും പറയാതെ ഇരിക്കും. നമ്മളിപ്പോ അതൊഴിയെ ബാക്കിയെല്ലാം അവിടെ ചെല്ലുമ്പോൾ പറയാറുണ്ട്. തിരിച്ചു ചെല്ലുമ്പോ എന്റെ ചെരുപ്പ് അവിടെ കാണണമെന്നുള്ളത് മുതൽ വേറെ എന്തൊക്കെ പറയാമോ? ഇനി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് വേണം? നേയം സജ്ജനസംഗേ ചിത്തം, സജ്ജനസംഘത്തിലായിരിക്കണം മനസ്സുറപ്പിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ഭക്തി മാത്രമേ ശാശ്വതമാവുകയുള്ളൂ, അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം മാത്രമേ നമ്മെ രക്ഷിക്കുകയുള്ളൂ. തൊൽസേവാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ തൊന്മായാരുചിതമാം സംസാരഭാരാവാരം തന്മരേറിയിടുന്നത് കാലം കൊണ്ടേ. ത്വന്മായാരചിതമാം സംസാരഭാരാവാരം, ഭഗവാന്റെ മായയാൽ വിരചിതമായ സംസാര സമുദ്രത്തെ മറുകരയേറാൻ എത്രയോ കാലം വേണം. കർമ്മങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ എത്രയോ ജന്മങ്ങൾ കൊണ്ടാണ് സാധിക്കുക. അതേസമയത്ത് ജ്ഞാനം നേടിയാലോ? ത്വജ്ഞാനപരന്മാരാ മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോ, ഒരു സൽഗുരു ലഭിച്ചിടും. ഭക്തി അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് ചിത്തത്തിൽ ശുദ്ധി നേടിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? സദ്ഗുരുവിനെ കിട്ടും. അപ്പൊ സദ്ഗുരുവിനെ അന്വേഷിച്ചാരും പോകണ്ട. നമ്മുടെ ഉള്ളിൽ വേണ്ടത്ര ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ നമുക്ക് അർഹതയുള്ള ഗുരു നമ്മെ തേടി വരും. ഉദാഹരണം പറയുന്നത്, വണ്ട് ഒരു പൂവും ക്ഷണിച്ചിട്ടല്ല പോകാറുള്ളത്. അത് മൊട്ടായിട്ടിരിക്കുമ്പോൾ അവിടെ നിന്നും പോയി കറങ്ങി കറങ്ങി നിൽക്കാറുമില്ല. പിന്നെ പൂവ് വിടർന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് വണ്ട് അല്ലെങ്കിൽ ശലഭം അവിടെ എത്തിക്കുള്ളൂ. പരീക്ഷിത് ക്ഷണിക്കാതെ വന്ന അതിഥിയായിരുന്നു ഗുരുവാനന്ദനായിരുന്നു ശ്രീശിവ ബ്രഹ്മർഷി. അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നേ ഉള്ളൂ, ആർക്കൊരു വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവിടെ പെട്ടെന്ന് ശ്രീശിവ ബ്രഹ്മർഷി ആഗതനാകുന്നത്. ആവശ്യപ്പെട്ടില്ല. അപ്പൊ യോഗ്യത നേടി കഴിയുമ്പോൾ ഗുരു അവിടെ എത്തിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഗുരു ഇല്ലെങ്കിൽ എന്താർത്ഥം? വേണ്ടത്ര യോഗ്യത ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല, പിന്നെ കുറച്ചുകൂടി തീവ്രമായിട്ട് സാധന ചെയ്യൂ. പിന്നെ ത്വജ്ഞാനപരന്മാരാമാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോ ഒരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവിനെ കിട്ടിയാൽ എന്താ സംഭവിക്കുക? അവിടെ അജ്ഞാനം നീങ്ങണം. സൽഗുരു വരങ്കൽ നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിൽ ഉദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ. എന്ത് വാക്യജ്ഞാനമാണ്? രാവിലെ ഒരുപാട് സമയം നമ്മൾ ചർച്ച ചെയ്തതാണ്, തത്വമസി മഹാവാക്യത്തെ സൂചിപ്പിക്കുന്നു. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടും മമതത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഇത്ര ഒരുപാട് സമയമെടുത്ത് നമ്മൾ വിശദീകരിച്ച ഭാഗം അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗുരു എന്താണ് ഉപദേശിക്കുന്നത്? വാക്യജ്ഞാനത്തെ ഉപദേശിച്ചു തരുന്നു, മഹാവാക്യജ്ഞാനത്തെ ഉപദേശിച്ചു തരുന്നു. അപ്പോഴെന്ത് വരും? ഉൾക്കാമ്പലുദിച്ചിടും ദൽപ്രസാദത്താൽ അപ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉള്ളിൽ ജ്ഞാനം ഉദിച്ചുകൊള്ളും. അപ്പോഴെന്ത് സംഭവിക്കും? കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ട് ഭവ ചിന്മയപദത്തിങ്കൽ ആഹന്ത ലയിച്ചിടും. അപ്പോൾ ഭഗവത് പദത്തിൽ ഇപ്പോൾ ലയിച്ചു ചേരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? തിരിഞ്ഞു ചിന്തിക്കാൻ എപ്പോഴും നമ്മൾ പഠിക്കൂന്ന്. ആ അതേ ഓർഡറിൽ വായിച്ചിട്ട് തിരിച്ച് ചിന്തിക്കും. അപ്പൊ ഈ ലയിക്കുന്നതിന് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? കർമ്മബന്ധമാണ്. സിമ്പിൾ ആൻസർ. അപ്പൊ കർമ്മബന്ധത്തിങ്കിൽ നിന്ന് ആശു വേർപെട്ട്, കർമ്മബന്ധത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ എന്ത് വേണം? കർമ്മങ്ങളെല്ലാം അജ്ഞാനത്തിന്റെ സന്തതികളാണെങ്കിൽ കർമ്മബന്ധത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ എന്ത് വേണം? സിമ്പിൾ, ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷം. നേരത്തെ പറഞ്ഞു ഭക്തിയുടെ പ്രാധാന്യം. ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം. ബാക്കി സ്വാധീയസി ശ്രേയസി ത്വൽപ്രേമാത്മക ഭക്തി. ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം. ത്വൽപ്രേമാത്മക ഭക്തി എങ്ങനെയാണ്? സ്വാധീയസി ശ്രേയസി, സ്വാദിഷ്ടവുമാണ് ശ്രേയസ്കരവുമാണ്. നോക്കൂ. അപ്പൊ കർമ്മബന്ധത്തിൽ നിന്നും വേർപെടണമെങ്കിൽ ജ്ഞാനം വേണം, ജ്ഞാനം വേണമെങ്കിൽ ഭക്തി വേണം. വിജ്ഞാനജ്ഞാന സുഖം. എന്താ ജ്ഞാനം വിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം? ജ്ഞാനം പ്ലസ് അനുഭവം വിജ്ഞാനം. അനുഭവജ്ഞാനം, നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ഈസ് വിസ്ഡം. അനുഭവത്തോടുകൂടിയ ജ്ഞാനം വരുമ്പോഴാണത് വിജ്ഞാനമാകുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷ്മണോപദേശത്തിൽ നമ്മൾ ആ വാക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതാണ് എന്നർത്ഥം. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ഭഗവത്തത്വത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? അജ്ഞാനം നീങ്ങണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. എങ്ങനെയുള്ള ഭക്തിയാണ് ഉണ്ടാകേണ്ടത്? ആകുലം കൂടാതൊരു ഭക്തി എന്ന് പറഞ്ഞെന്താണ്? നിരപേക്ഷമായ ഭക്തി. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കുന്ന ഭക്തി അല്ല എന്നർത്ഥം. എന്തുകൊണ്ടാണ്? ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സാധിക്കുമ്പോൾ താൽപര്യം ഭഗവാനോടല്ല, പിന്നെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനോടാണ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഉദാഹരണം, ആർടിഒ ഓഫീസിൽ ഡ്രൈവിംഗ് ലൈസൻസിനോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനോ പോയി നിൽക്കുമ്പോൾ ആർടിഒയോടാണോ സ്നേഹം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനോടാണോ? സിമ്പിൾ ആൻസർ. ഇതുപോലെ എവിടെവിടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ എന്തിനെയെങ്കിലും ആരെയെങ്കിലും സമീപിക്കുന്നുവോ അവിടൊക്കെ നമ്മുടെ ശ്രദ്ധ ആ കാര്യസാധ്യത്തിലായിരിക്കും. കാര്യം സാധിച്ചു കഴിയുമ്പോൾ അതൊക്കെ മറക്കും. പാലം കടന്നു കഴിയുമ്പോൾ പിന്നെ ആരും നാരായണന്ന് ജപിക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ടോൾ പിരിക്കുന്നതേ. അപ്പോഴെങ്കിലും നാരായണ എന്ന് പറഞ്ഞിട്ട് ഈ ടോൾ എടുത്തു കൊടുക്കുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് സ്മരിച്ചോട്ടെ. ബാലം കഴിയുമ്പോഴും ഭഗവാനെ സ്മരിക്കാനൊരു കാര്യം എന്താ സൂചിപ്പിക്കുന്നത്? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആരെയെങ്കിലും സമീപിക്കുന്നെങ്കിൽ ആ കാര്യനിവൃത്തിക്ക് ശേഷം സാധാരണഗതിയിൽ താല്പര്യം ഉണ്ടാവില്ല. അതേസമയത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഭഗവാനെ ഗുരുഭാവത്തിൽ സമീപിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഗുരുദാസനോട് ജ്ഞാനമല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടാൻ പാടില്ല, നല്ല സാധ്യമല്ല. ധനവാന്റെ അടുത്ത് ചെന്നിട്ട് ധനം ചോദിക്കാം, ഭാഗ്യവാന്റെ അടുത്ത് ചെന്നിട്ട് കുറച്ച് ഭാഗ്യം ചോദിക്കാം. ഗുരുനാഥന്റെ അടുത്ത് എന്തുണ്ട്? ജ്ഞാനം മാത്രമേ ഉള്ളൂ അല്ലേ. ജ്ഞാനവിജ്ഞാന സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി എന്ന് പ്രാർത്ഥിക്കാം. അവിടെ വേറൊന്നും ഭുക്തിക്കുള്ള ഒന്നും ചോദിക്കാൻ സാധ്യല്ല. ആകയാൽ തൽപാദപത്മങ്ങൾ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നിരപേക്ഷമായ അൺകണ്ടീഷണലായ ഭക്തി ഭഗവാനിൽ വളർത്താൻ ഇത് ബോധപൂർവം ശ്രമിക്കണം. പിന്നെ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് സ്തുതിച്ചു. അവിടെയൊക്കെ നമുക്ക് തൽക്കാലം ഇടാം. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ, സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. അവിടെ എന്നാൽ എന്ന് വായിക്കരുത്. പിന്നെ എന്നാൽ രാവിലെ പറഞ്ഞ ഒരു ഭാഗത്ത് അല്ലേ, എവിടെയായിരുന്നു എന്നാൽ? എന്നാൽ ആ ഓർത്ത് കണ്ടുപിടിച്ചോളൂ, ഇപ്പൊ ഞാൻ സമയം കളയണ്ട. ആ സ്വർഗതിക്കായിട്ടെന്നാൽ ബൈ മീ എന്നാൽ അല്ലേ, എന്നാൽ സഞ്ചിതമായ പുണ്യം. സഞ്ചിതം രാവിലെ വിശദീകരിച്ചു നമ്മളില്ലേ, എപ്പോഴായിരുന്നു? ഇപ്പൊ പറഞ്ഞ കാര്യം ഇപ്പൊ ഓർമ്മയില്ല, പിന്നാണ് രാവിലത്തെ കാര്യം ഇപ്പൊ ചോദിച്ച. 12 മണിക്കൂർ ഏതാണ്ടായി. ആ അത് കോണ്ടക്സ്റ്റ് ഏതായിരുന്നു പറയാം. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്രാരബ്ധ സഞ്ചിത ആഗമ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ കാണാൻ ശ്രമിച്ചത് എന്നർത്ഥം. അപ്പോ സ്വർഗതിക്കായിട്ട് അല്ലേ, ഇവിടെ സ്വർഗതിക്കെന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ അതിനെ കാണാം. ഒന്ന് സ്വർഗത്തിലേക്കുള്ള പോക്കെന്ന് മനസ്സിലാക്കാം, മറ്റൊന്ന് സ്വത്തിലേക്കുള്ള പോക്കെന്ന് മനസ്സിലാക്കാം. സ്വ എന്ന് പറഞ്ഞ് മനസ്സിലായല്ലേ, തന്നിലേക്കുള്ള ആത്മസ്വരൂപത്തിലേക്കുള്ള പോക്ക്. അത് രണ്ടാമത്തെയാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ആ സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. എന്തുകൊണ്ടാണ്? ഭാർഗവരാമന്റെ അക്കൗണ്ടിൽ പാപമൊന്നുമില്ല, ശേഷിക്കുന്നത് കുറച്ച്. എണ്ണിക്കൊണ്ട് 21 പ്രാവശ്യം എണ്ണമില്ലാതെ ക്ഷത്രിയന്മാരെയൊക്കെ വധിച്ച ഭഗവാന്റെ അക്കൗണ്ടിൽ പാപമൊന്നുമില്ലേ എന്നോ? യെസ്, ഇല്ല. എന്തുകൊണ്ട്? കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. മായാഗുണത്തെ അനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്ന ഭാവം വരുമ്പോൾ മാത്രമേ പാപം വരുന്നുള്ളൂ. ഭഗവത് നിയോഗമായിട്ട് ചെയ്യുന്നതൊന്നും പാപമല്ല. യുദ്ധരംഗത്ത് വെച്ച് ഒരു പട്ടാള ശത്രുവിന്റെ പക്ഷത്തെ വെടിവെച്ചാൽ ഇവിടെ എന്ത് കൊടുക്കും? പരമവീരചക്രം കൊടുത്ത് ബഹുമാനിക്കും. അതേ പട്ടാളക്കാരൻ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വെടിവെച്ചാൽ അകത്താക്കും. ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെയായിരുന്നു. എന്ത്? തോക്കെടുത്ത്. ആശയവ്യക്തമായില്ലേ? കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ എന്നറിയാം. അപ്പൊ ഭാഗവരാമന്റെ അക്കൗണ്ടിൽ പാപമില്ല എന്ന് പറയുമ്പോൾ അഹങ്കാരപ്രേരിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് പാപത്തെ സജ്ജി. പാപം എന്നുള്ള വാക്ക് നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കാണ് എന്നർത്ഥം. അപ്പൊ പാപം എന്നുള്ളതിനെക്കുറിച്ച് രാവിലെ നമ്മൾ സൂചിപ്പിച്ചു. ഇത് നന്നായിട്ട് മനസ്സിലാക്കൂ. അഹങ്കാരപ്രേരിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും വീണ്ടും കർമ്മവാസനകളെ സൃഷ്ടിച്ച് ആത്മജ്ഞാനത്തെ മറയ്ക്കുന്നു. അങ്ങനെ ആത്മജ്ഞാനത്തെ മറയ്ക്കുന്ന നെഗറ്റീവ് ടെൻഡൻസീസിനെയാണ് പാപം എന്ന് സൂചിപ്പിക്കുന്നത്. അനിച്ഛന്നതി നേരത്തെ സൂചിപ്പിച്ചാണ്. അനിച്ഛന്നവി എങ്ങനെയാണ് ഈ പാപം ചെയ്യുന്നത് എന്ന് അർജുനന്റെ ചോദ്യം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എന്നാൽ സഞ്ചിതമായ പുണ്യം നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. പാപമില്ല. ഏ പുണ്യം നമ്മളൊന്നാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല അല്ലേ. പുണ്യം കയ്യിലിരിക്കട്ടെ, പാപം വേണമെങ്കിൽ അല്ലേ. പുണ്യപാപ ചുമടുകളാം ഇരുമുടിക്കെട്ടുമേന്തി അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന എന്താണ്? പുണ്യവും പാപവും ഭഗവാൻ സമർപ്പിക്കുന്നു. എന്തുകൊണ്ട്? കേൾക്കണമെളുതായുണ്ട് രഹസ്യം. ആ ദുഷ്കൃതവും നിജ സുഹൃതവും എല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക. ദുഷ്കൃതികൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും ഭഗവാന് സമർപ്പിക്കും. പുണ്യം മാത്രം ഉണ്ടെങ്കിലും അതും സമർപ്പിക്കണം. എന്തുകൊണ്ടാണ്? പുണ്യം ബാക്കി കടന്നാൽ വീണ്ടും സ്വർഗത്തിൽ പോയി ദേവന്മാരുടെ കൂട്ടത്തിൽ ജനിക്കണം. സ്വർഗത്തിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും മുക്തിയില്ല, അവർക്ക് വീണ്ടും ഇങ്ങനെ ഭോഗങ്ങൾ ആസ്വദിച്ച് അവിടെ കഴിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, പുണ്യപാപങ്ങൾ സമ്മിശ്രമായിട്ട് നിൽക്കുമ്പോഴാണ് ഭൂമിയിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കുന്നത്. പാപമാണ് കൂടുതലെങ്കിൽ മനുഷ്യനും താഴെയുള്ള തിര്യക് ജന്മങ്ങളിലേക്ക് പോകും, മരങ്ങൾ വരെയുള്ള സ്ഥാവര ജംഗമഭാവങ്ങളിലേക്ക് പോകും. പുണ്യമാണ് കൂടുതലെങ്കിൽ ദേവഭാവത്തിലേക്ക് പോകും. അത് നമുക്ക് വിശദീകരിക്കാം, നാളെ അവസരം വരുന്നത്. സ്വർഗപുണ്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് പുണ്യം അക്കൗണ്ടിലുണ്ടെങ്കിൽ വീണ്ടും ദേവലോകത്തേക്ക് പോകണം, സ്വർഗലോകത്തിലേക്ക് പോകണം. അപ്പൊ ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ച സ്വർഗതിക്കായിട്ടെന്ന് പറഞ്ഞത് സ്വർഗമല്ല എന്ന് അതിൽ നിന്ന് ബോധ്യമാകുന്നു അല്ലേ. അപ്പൊ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ എന്റെ പുണ്യം ഇല്ലാതാകട്ടെ എന്ന് പറയില്ല. അങ്ങനെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ പുണ്യമെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താം. പ്ലസ് എൻട്രി ഇല്ല, മൈനസ് എൻട്രി ഇല്ല, പിന്നെ എല്ലാം തീർന്നു. അതുകൊണ്ട് എന്റെ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. പിന്നെ ബാക്കി കഥകളൊക്കെ സൂചിപ്പിച്ചു. അവരവിടുന്ന് നേരെ വന്ന് അടുക്കും. മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. എന്തുകൊണ്ടാണ്? ഭഗവത്ഗീതയിലെ ആ ഒരാശയം കൂടി സൂചിപ്പിച്ച് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജസ്മൃതി ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? അന്തകാലേച്ച മാമേവ സ്മരൻമുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി. എട്ടാം അധ്യായത്തിൽ ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞു, അന്തകാലേച്ച അവസാന കാലത്തും ആരാണോ എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം ഉപേക്ഷിക്കുന്നത് അവരെന്റെ ഭാവത്തെ പ്രാപിക്കുന്നു, അവർക്ക് പിന്നെ ഒരിക്കലും. അതുകൊണ്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടത് മൃത്യു വന്നടുക്കുമ്പോൾ ഭഗവാന്റെ പാദങ്ങളെ ഭഗവത്തത്വത്തെ മനോബുദ്ധ്യാദികളിൽ തെളിഞ്ഞ് പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാർഗവരാമൻ തന്റെ സ്തുതിയെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചത്. അതേപോലെ നമ്മുടെ ഒന്നാം ദിവസത്തെ യജ്ഞത്തിലെ പാരായണ പ്രഭാഷണങ്ങളും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. രാവിലെ തന്ന കടലാസ് കയ്യിലുള്ളവരെടുത്തോളൂ, അതിന്റെ മറുവശം അത് പറഞ്ഞാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇന്ന് പറഞ്ഞ, ഇന്ന് പാരായണം ചെയ്ത ഭാഗങ്ങളെ മുഴുവൻ പൂർണ്ണമായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, നല്ലതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഗുരുനാഥന്റെ അനുഗ്രഹമാണെന്നും, അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ വ്യക്തി അഹന്തയിൽ നിന്ന് വന്നതാണ്, ക്ഷമിക്കണം എന്ന് സജ്ജനങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പാരായണ പ്രഭാഷണങ്ങളെ, ഇന്നത്തെ യജ്ഞത്തെ പൂർണ്ണമായിട്ട് പാർത്ഥസാരഥിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. വായിക്കാം, ആവർത്തിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. രണ്ട് മിനിറ്റ് കണ്ണടച്ച് നിവർന്നിരിക്കും. മന്ത്രം ജപിച്ച് ശാന്തമായ മനസ്സിൻ്റെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കൂ. ചിന്തകളെക്കൊണ്ട് കലുഷിതമാകാത്ത മനസ്സ്, നാമജപം കൊണ്ട് ശാന്തമായ മനസ്സ്, ആ മനസ്സിനെ നോക്കിക്കാണാൻ ശ്രദ്ധിക്കൂ. മറ്റെല്ലാറ്റിൽ നിന്നും ശ്രദ്ധയെ പിൻവലിച്ച് അല്പസമയത്തേക്ക് നമ്മുടെ ഉള്ളിൽ ചിന്തകളുടെ രൂപത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന മനസ്സ് ഇപ്പോൾ ശാന്തമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെപ്പോലെ ഉള്ളിൽ തെളിഞ്ഞ് കാണാൻ കഴിയട്ടെ. നാരായണ നാരായണ നാരായണ. സാവധാനം കണ്ണുകളെ തുറന്ന്